നന്ദിയുണ്ട് സഹോദര. നാം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ജീവന്റെ സൃഷ്ടികർത്താവേ, എല്ലാ നന്മകളുടെയും ആത്മീയ ദാനങ്ങളുടെയും ദാതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും അത്ഭുതകരവും മഹത്വമേറിയതുമായ ഈ കൂട്ടായ്മയുടെ സമയത്തിനായി ഞങ്ങൾ വാസ്തവമായും നന്ദിയുള്ളവരാകുന്നു. ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു കാര്യമായി ഞങ്ങൾ കാണുകയും കർത്താവെ, എത്ര ദീർഘസമയം ഞങ്ങൾക്കിവിടെ തങ്ങി നിൽക്കേണ്ടി വന്നിരുന്നാലും ഈ സമയം ഞങ്ങൾ ഒരിക്കലും മറന്നുപോകയില്ല. ദൈവമേ, ഈ യോഗങ്ങളുടെ ഈ അവസാന രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു ജനങ്ങളുടെ മധ്യയിൽ നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുള്ളതായി ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. സ്വർഗീയ പിതാവേ, അത് തന്നെ ഇന്ന് രാത്രിയിലും ആവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അതിനാൽ അവന്റെ സേവനത്തിനായും അവനോട് കൂടുതൽ അടുത്ത് നടക്കുന്നതിനുമായുള്ള ഞങ്ങളുടെ കർത്താവിന്റെ ഞങ്ങളെ വിളിക്കുന്ന വിളിയുടെ ശബ്ദം കേൾക്കുന്നതിന് ഞങ്ങൾക്കിടയാകുമല്ലോ. ഈ മുദ്രകളുടെ പട്ടികളിൽ തന്നെ ഞങ്ങൾ അവന്റെ ശബ്ദം കേട്ടുകഴിഞ്ഞിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെടുകയും ഇത് അവസാന നാളുകളാണെന്നും സമയം അടുത്തിരിക്കുന്നുവെന്നും അവൻ ഞങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിതാവെ, ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് അനുവദിച്ചേരണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവന്റെ മഹിമയ്ക്കായി തന്നെ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം.
ഞാൻ ഈ കാര്യത്തെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അതായത്, എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആരാധനാ ശുശ്രൂഷകളിലെല്ലാം വെച്ച് ഏറ്റവും മഹത്വമേറിയ സമയം ഈ ആഴ്ചയിലെ യോഗങ്ങളിലായിരുന്നു. ഞാൻ വലിയ അത്ഭുതങ്ങൾ നിറവേറി കണ്ടിട്ടുണ്ട്. തീർച്ചയായും ഇതിനു മുമ്പ് രോഗശാന്തിയുടെ യോഗങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. എന്നാൽ ഇതതിനേക്കാളും ഉപരിയായതാകുന്നു. ഞാനിപ്പോൾ ഇവിടെയായിരിക്കുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയതും മഹത്വമേറിയതുമായ സമയങ്ങളിൽ ഒന്നായിരിക്കുന്നു. കൂടാതെ ഈ ചെറിയ പ്രാർത്ഥനാ കൂടാരം എടുത്തിരിക്കുന്ന അതിന്റെ മാറ്റത്തെ കാണുകയും അത് പുറമേ മാത്രമായിട്ടല്ല എന്നാൽ അകമേയും ആ വ്യത്യസ്തമായ കാഴ്ച എടുത്തിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ബില്ലിയോട് ചോദിക്കുകയായിരുന്നു, കാരണം എന്നെ ഇവിടെ കൊണ്ടുവരുന്നതിനായി അവൻ അധിക സമയം എടുത്തിരുന്നു. അവൻ പറഞ്ഞു വേറൊരു കൂട്ടം ആളുകൾ കൂടി അവിടെ സ്നാനപ്പെടുന്നതിനുണ്ടായിരുന്നു. അത് ഈ ആഴ്ചയിൽ ഏകദേശം 100-ൽ പേരായിട്ട് അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരിക്കുന്നു. അതുകൊണ്ട് നാം നന്ദിയുള്ളവരാകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഒരു സഭയില്ല എങ്കിൽ ഞങ്ങളോടൊപ്പം കൂട്ടായ്മ ചെയ്യുന്നതിനായി ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. ഈ സഭയുടെ വാതിലുകൾ തുറന്നിരിക്കുന്നു എന്നോർക്കുക മാത്രം ചെയ്യുക. ഞങ്ങളൊരു വിഭാഗീയ സഭയല്ല, കൂടാതെ ഒരിക്കലും ഇതൊരു വിഭാഗീയ സഭയായി തീരുകയില്ലെന്ന് ഞാൻ ആശിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇതൊരു കൂട്ടായ്മ മാത്രമായിട്ട് പുരുഷന്മാരും സ്ത്രീകളും ആൺകുട്ടികളും പെൺകുട്ടികളും ദൈവത്തിന്റെ മേശയ്ക്ക് ചുറ്റുമായി കൂടുകയും വചനത്തിന് ചുറ്റുമായി കൂട്ടായ്മ ചെയ്യുകയും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കിവിടെ പൊതുവായിട്ടുമായിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് അതിശ്രേഷ്ഠനായ ഒരു പാസ്റ്റർ ഇവിടെയുണ്ട്. ഒരു യഥാർത്ഥ ദൈവപുരുഷനായിട്ട് ഞാൻ അതിനുവേണ്ടി നന്ദിയുള്ളവനാകുന്നു. ഏകദേശം ഒരു വർഷത്തിന് മുമ്പുണ്ടായ ആ ദർശനത്തെ, അതായത് ഭക്ഷണ സാധനങ്ങൾ ഈ സ്ഥലത്ത് ശേഖരിച്ചു വച്ചിരിക്കുന്നു എന്നുള്ള ദർശനത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. അത് കൃത്യമായും ശരിയായ കാര്യമാകുന്നു. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് അനുയോജ്യമായ ഒരു സ്ഥലമുണ്ടായിട്ട് എല്ലാ പ്രായപരിധിയിൽപ്പെട്ടവർക്കും സൺഡേ സ്കൂൾ ക്ലാസുകൾക്കായി സ്ഥലമുണ്ടായിരിക്കുകയും ഈ അവസരത്തിനായി നാം വളരെ നന്ദിയുള്ളവരുമാകുന്നു. ആരോ ഒരു വ്യക്തി കുറച്ച് സമയം മുമ്പ് പറഞ്ഞിരുന്നു സൺഡേ സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് അവരുടെ കുട്ടികളെ അയക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവർക്കതുണ്ടായിരിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് സ്വന്തമായ ഒരു സഭയില്ല എങ്കിൽ നേരെ കടന്നുവന്ന് ഞങ്ങളോടൊപ്പം കൂട്ടായ്മയിൽ പങ്കുചേരാൻ കഴിയും. നിങ്ങൾക്ക് പോകുന്നതിനായി ഒരു നല്ല സഭയുണ്ടായിട്ട് അവിടെ സുവിശേഷം തന്നെയാണ് പ്രസംഗിക്കുന്നതെങ്കിൽ അത് പിന്നെ മറ്റെവിടെയോ ഞങ്ങളുടെ തന്നെ വേറൊരു കൂട്ടമായിരിക്കും തീർച്ചയായും. എന്നാൽ നിങ്ങൾക്ക് സ്വന്തമായ ഒന്നില്ലെങ്കിൽ ഇപ്പോൾ അനേകം ജനങ്ങൾ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും ഇതിനെ അവരുടെ സ്വന്തം സഭയാക്കുന്നതിനായി താമസം മാറ്റിയിട്ടുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ ദൈവവചനത്തിനുവേണ്ടി ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിവിടെ വിട്ടു പോകുന്നതിന് മുമ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം ആരാധനകളെല്ലാം തന്നെ ഈ പ്രാർത്ഥനാ കൂടാരത്തിൽ വെച്ച് തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞിരുന്നതായി ഞാൻ ഓർമ്മിക്കുന്നു. എനിക്കുവേണ്ടി കർത്താവ് എന്തെല്ലാമാണ് ഭാവിയിലേക്ക് കരുതിയിട്ടുള്ളതെന്ന് എനിക്കിതുവരെയും അറിയില്ല. ഞാനത് അവന്റെ കരങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നു. അതെന്തെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസമോ മറ്റു യാതൊന്നുമോ അല്ല. ഞാൻ ദിവസം തോറും അവൻ എന്നെ കുറച്ചുകൂടി മെച്ചമായി അവനെ സേവിക്കുന്നതിന് യോജിച്ച ഒരു സ്ഥാനത്തേക്ക് എന്നെ വഴി നടത്തുന്നതിനായി കാത്തിരിക്കുന്നു. അവനത് പൂർത്തീകരിച്ചു കഴിയുമ്പോൾ അവൻ എന്നെ സമാധാനത്തോടെ വീട്ടിലേക്ക് സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥനാ കൂടാരത്തിലെ ജനങ്ങളുടെ സഹകരണത്തിനായി ഞാൻ വളരെ നന്ദിയുള്ളവനാകുന്നു. ബില്ലി ഈ ആഴ്ചയിൽ എന്നോട് പറഞ്ഞിരുന്നു, അതായത് ഈ പ്രാർത്ഥനാ കൂടാരത്തിന്റെ ചുറ്റുമായുള്ള ഇതിനെ പ്രതിനിധീകരിക്കുന്ന എല്ലാ ഭവനങ്ങളിലും ദൂരത്തുനിന്നും വന്ന ആരെങ്കിലും അവരോടൊപ്പം താമസത്തിനുണ്ടായിരുന്നു. അവർ അവരുടെ വീടുകളും സ്ഥലങ്ങളും തുറന്നുകൊടുത്ത് മറ്റെങ്ങും പോകുവാൻ ഇടമില്ലാതിരുന്ന ജനങ്ങളെ സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ അത് വാസ്തവമായും ഒരു യഥാർത്ഥ ക്രിസ്തീയ പ്രവൃത്തിയാകുന്നു. ചില വീട്ടുകാർ അവരുടെ വീടിന്റെ എല്ലാ മുക്കിലും മൂലയ്ക്കും അവർക്ക് കഴിയാവുന്നിടത്തോളം ജനങ്ങളെ താമസിക്കുന്നതിനിടയാക്കിയുണ്ടായി. കാരണം കായിക വിനോദ ലോകത്തിന്റെ ഏതോ തരത്തിൽപ്പെട്ട വിനോദങ്ങളും പന്തുകളികളും നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ കാരണത്താൽ താമസ സ്ഥലങ്ങളെല്ലാം അവരുടെ സംഘാടകർ അവർക്കുവേണ്ടി ഏർപ്പാട് ചെയ്തിരിക്കുന്നതിനാൽ ഇതൊരു പ്രയാസകരമായ സമയമായിരുന്നു. അതുകൂടാതെ ഒരു വലിയ കൂട്ടം ജനങ്ങൾ ഈ ചെറിയ സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഏകദേശം 28-30 സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയിരിക്കുകയും അതുകൂടാതെ രണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഈ ചെറിയ ഉണർവ് യോഗത്തിനായി എത്തിയിരിക്കുന്നു. ആ കാരണത്താൽ താമസത്തിന് ഒരു വലിയ സൌകര്യം തന്നെ ആവശ്യമായിരിക്കുന്നു. ഞാൻ ചിലരോട് ഇന്ന് ചോദിച്ചിരുന്നു, അതായത് ജെഫേഴ്സൺ വിലയ്ക്ക് ചുറ്റുമായുള്ള സ്ഥലങ്ങളിൽ നിന്നും ഈ യോഗത്തിൽ സംബന്ധിക്കുന്നതിനായി അധികം ആളുകൾ വന്നിട്ടില്ലായിരുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. ആരോ അതിന് ഉത്തരമായിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് അകത്ത് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. കൊള്ളാം, അത് തന്നെയായിരുന്നു. അപ്പോൾ അതായിരുന്നു അതിന്റെ കാരണം. പോലീസുകാരായ ചിലരും യോഗത്തിൽ കടന്നു വരാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ സമയത്തിന് മുമ്പ് തന്നെ സ്ഥലം മുഴുവൻ നിറഞ്ഞിരുന്നതിനാൽ അവർക്ക് അകത്ത് കടക്കാൻ കഴിയാതെ വന്നു എന്നവർ ചുറ്റുമായി പറഞ്ഞു നടന്നിരുന്നു. അതുകൊണ്ട് പിന്നീട് ഒരവസരത്തിലാകാമെന്ന് കരുതി അവർ പിന്നീട് വന്നില്ല. ഇപ്പോൾ ജനങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നതിൽ ഞങ്ങൾ വളരെയധികം നന്ദിയുള്ളവരാകുന്നു. ഇപ്പോൾ എനിക്കറിഞ്ഞുകൂടാ, എന്നാൽ ഇതിനെ പിന്തുടരുന്ന അടുത്ത കാര്യം 7 കാഹളനാദങ്ങൾ മറ്റൊരു സന്ദേശമായിട്ടാകാം. എന്നാൽ മുദ്രകളിൽ പ്രായോഗികമായി എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. സഭാകാലഘട്ടങ്ങൾ കടന്നുവന്നു, അതിനെ നാം ആദ്യമായിട്ടെടുത്തിരുന്നു. അത് ആ സമയത്തേക്കുള്ള ഏറ്റവും മുഖ്യമായ സന്ദേശമായിരുന്നു. ഇപ്പോൾ മുദ്രകൾ തുറക്കപ്പെടുന്നത് വഴി സഭ എവിടേക്ക് പോകുന്നുവെന്നും എങ്ങനെ അവസാനിക്കുന്നുവെന്നും കാണിച്ചിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗീയ പിതാവ് തീർച്ചയായും നമ്മുടെ കരുണയുള്ളവനായിട്ട് നമ്മെ ഇത് കാണുന്നതിന് അനുവദിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിത് പറയുകയാണ്, അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രസംഗിച്ചിരുന്ന പഴയ കുറിപ്പുകൾ നോക്കിക്കൊണ്ട് എനിക്ക് ശരിയെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തായിരുന്നുവോ അത് പറഞ്ഞുകൊണ്ട് തുടരുന്നതിനായി ഞാൻ വരികയായിരുന്നു. അത് യാഥാർത്ഥ്യത്തിൽ നിന്നും ദൂരെയായ കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ മുദ്രകളിലെ 4 20 മിനിറ്റിനുള്ള ഒരു പ്രസംഗത്തിൽ അതെല്ലാമായിട്ട് ഞാൻ എടുത്തിരുന്നു. വെളിപാടിലെ 4 കുതിര സവാരിക്കാരെക്കുറിച്ച് അവരെ ഒരുമിച്ചാക്കി എല്ലാം കൂടി ഞാൻ പറഞ്ഞു. ഒരു കുതിര വെള്ളക്കുതിരയായി പോയിരുന്നു. അതൊരു പക്ഷേ ആദ്യകാല സഭയായിരുന്നു. അടുത്ത കുതിര ക്ഷാമകാലത്താണ് പോയിരുന്നത്. അങ്ങനെ ഓരോന്നായി തുടർന്നിരുന്നു. എന്നാൽ എന്റെ ദൈവമേ, വചനം തുറന്നപ്പോൾ അത് യാഥാർത്ഥ്യത്തിൽ നിന്നും 100 മൈലുകൾ ദൂരത്തായിരുന്നു. അതുകൊണ്ട് ഇത് നമ്മെ കാത്തിരുന്ന് കാണുന്നതിനായി നിർബന്ധിക്കുന്നു. ഒരുപക്ഷേ അത് ചെയ്യേണ്ട സമയം ഇതായിരുന്നേക്കാം. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതിൽ അനേക കാര്യങ്ങൾ മറ്റ് പലർക്കും വിയോജിപ്പുണ്ടാക്കുന്നതിന് ഇടയാക്കിയേക്കാം. എന്നാൽ മഹത്തായ ആ സമാപന സമയം എത്തിച്ചേരുകയും നാം നമ്മുടെ കർത്താവിനെ കണ്ടുമുട്ടുകയും ചെയ്യുമ്പോൾ അത് ശരിയായിരുന്നു എന്ന് നിങ്ങൾ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ശരി തന്നെയാകുന്നു. ഇപ്പോൾ നഗരത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്നും ചുറ്റുപാടുമായുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും നിങ്ങളുടെ അവധി ദിവസങ്ങളെ എടുത്തുകൊണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ടുള്ള നിങ്ങളുടെ സത്യസന്ധതയെ ഞാൻ വിലമതിക്കുന്നു. അവരിൽ പലർക്കും താമസിക്കുവാനുള്ള സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്കറിയാം. കാരണം അവരിൽ പലർക്കും താമസ സൌകര്യം ഏർപ്പെടുത്തിക്കൊടുത്ത് സഹായിക്കുന്നതിന് എനിക്ക് കഴിഞ്ഞിരുന്നു. ആഹാരത്തിന് പോലും അതുപോലെയുള്ള കാര്യങ്ങൾക്കും പണമില്ലാതിരുന്നിട്ടും എന്തെങ്കിലും സംഭവിച്ചിട്ട് അതവരെ കരുതിക്കൊള്ളും എന്ന പ്രതീക്ഷയോടെ അവർ വന്നിരുന്നു. അങ്ങനെ ഈ കാര്യത്തിൽ അത്ര വലിയ വിശ്വാസത്തോടുകൂടി, അതായത് അവർക്ക് ആഹാരം കഴിക്കാനില്ലെങ്കിലും അല്ലെങ്കിൽ താമസിക്കാൻ ഒരിടം പോലും കിട്ടിയില്ലെങ്കിലും അതൊന്നും കാര്യമാക്കാതെ എങ്ങനെയായാലും ഈ കാര്യങ്ങളെ കേൾക്കുകയും സംഭവിക്കുകയും ചെയ്യുന്നതിന് ആഗ്രഹിച്ചുകൊണ്ട് അവർ വന്നിരിക്കുന്നു. അത് വാസ്തവമായും ഒരു ധീരതയാകുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ എല്ലാവരും 100% പേരും അങ്ങനെയായിരിക്കുന്നു. ഞാൻ പിന്നിലായിട്ട് എന്റെ ഭാര്യ സഹോദരനെ കണ്ടിരുന്നു. അദ്ദേഹമാണ് ഈ ആലയത്തിന്റെ ഇഷ്ടിക പണിയുടെ ചുമതലയെ മറ്റും വഹിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ആ ജോലിയെ ഞാൻ എത്രയധികം വിലമതിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ അദ്ദേഹത്തോട് പറയുകയായിരുന്നു. ഞാൻ ഒരു ഇഷ്ടിക പണിക്കാരനല്ല, എനിക്കതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. എന്നാൽ ഒരു സമകോണം എന്താണെന്നും അത് ശരിയായിട്ടാണോ പണിതിരിക്കുന്നതെന്നും എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയട്ടെ, പണി ചെയ്യുന്നവരുടെ ഇടയിൽ അവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ഒരു ഒത്തൊരുമയുടെ സമയം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. സഹോദരൻ വുഡ്സും സഹോദരൻ റോബർട്സണും എല്ലാവരും അവരുടേതായ സ്ഥാനത്ത് അത് കൃത്യനിർവഹണം ചെയ്തിരുന്നു. ശബ്ദക്രമീകരണം ചെയ്തിരുന്ന സഹോദരൻ, അതായത് ഈ ആലയത്തിൽ പൊതുജനങ്ങൾക്ക് കേൾക്കുന്നതിനുള്ള മൈക്കും സംവിധാനവും എല്ലാ കാര്യങ്ങളും എന്ന് ഞാൻ അർത്ഥമാക്കുന്നു, അവർ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഭംഗിയായി പ്രവർത്തിച്ചിരിക്കുന്നു. അവർക്ക് എന്തെങ്കിലും ആവശ്യം നേരിട്ടാൽ ഉടൻ തന്നെ അത് ചെയ്യുന്നതിനുള്ള ആൾ അവിടെ തയ്യാറായി നിന്നിരുന്നു. അതുകൊണ്ട് ഈ മുഴുവൻ കാര്യങ്ങളിലും ദൈവമാണ് ഉണ്ടായിരുന്നത്. അതിനുവേണ്ടി നാം വളരെ നന്ദിയുള്ളവരാകുന്നു. ഇതിനെ സഹായിക്കുന്നതിനു വേണ്ടി ഈ സഭയിൽ വളരെ ശ്രേഷ്ഠരായ സംഭാവനക്കാരുണ്ടായിട്ട് അതിവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരൻ ഡോവിനെയും സഹോദരി ഡോവിനെയും കൂടാതെ മറ്റ് വളരെയധികം പേരും ഈ കാര്യത്തിനു വേണ്ടി വളരെ വമ്പിച്ച സംഭാവനകൾ നൽകിയിരിക്കുന്നു. അങ്ങനെ അതിന്റേതായ സമയത്ത് തന്നെ അവർക്കൊരാംശം പോലും കുറവുകൾ ഉണ്ടാകാതെ ചിലവുകളെല്ലാം കൊടുത്തു തീർത്തതായി ഞാൻ കരുതുന്നു. അതുകൊണ്ട് നാം വളരെ നന്ദിയുള്ളവരാകുന്നു. ഓർക്കുക, ഇത് നിങ്ങളുടെ സഭയാകുന്നു, കാരണം നിങ്ങൾ ക്രിസ്തുവിന്റെ ഒരു ദാസനാകുന്നു. അതിനുവേണ്ടിയാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ക്രിസ്തുവിന് വേണ്ടി ദാസന്മാരെ ഉണ്ടാക്കുന്നതിനും കൂടാതെ നേരത്തെ ദാസന്മാരായിരിക്കുന്ന ക്രിസ്തുവിന്റെ ദാസന്മാർക്ക് ഇവിടേക്ക് കടന്നുവന്ന് അവർക്ക് സ്വയം യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ സന്തോഷിച്ചാനന്ദിക്കുന്നതിനുള്ള ഒരു തുറന്ന വാതിലാകുന്നു. അതോടൊപ്പം എല്ലാവർക്കും ഇവിടേക്ക് സ്വാഗതമാണെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് കീഴിൽ സഭാസംഘടനകളുടെ മറകളെ വലിച്ചു കീറി വെളിച്ചത്ത് കൊണ്ടുവന്ന് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ പാസ്റ്ററിനെതിരായിട്ടോ അല്ലെങ്കിൽ സഭയിലുള്ള ഏതെങ്കിലും സഹോദരനോ സഹോദരിക്കോ വിരോധമായിട്ടല്ല ഞാൻ അർത്ഥമാക്കുന്നത്. കാരണം എന്തൊക്കെയായാലും ദൈവത്തിന് തന്റെ ജനങ്ങൾ എല്ലാ സഭാസംഘടനകളിലും ഉണ്ടായിരിക്കുന്നു. എന്നാൽ ദൈവം സഭാസംഘടനകളെ സ്വീകരിക്കുന്നില്ല, അവൻ സഭാസംഘടനയിലുള്ള വ്യക്തിയെ സ്വീകരിക്കുന്നു. അതിനുവേണ്ടി ഒരു സഭാസംഘടന എടുക്കേണ്ട ആവശ്യമില്ല. ആ കാരണത്താൽ ജനങ്ങൾ അത്രമാത്രം സഭാസംഘടനകളുമായി ബന്ധിക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ അവർക്ക് സഭ പറയുന്നതല്ലാതെ മറ്റ് യാതൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. നോക്കൂ, അത് മറ്റുള്ളവരുമായിട്ടുള്ള കൂട്ടായ്മ അകത്തുന്നു. ഇങ്ങനെ ഒരു സമ്പ്രദായമായിട്ട് ദൈവം പ്രീതിപ്പെടുന്നില്ല. ഇതൊരു ലൌകിക ബന്ധമായിട്ട് ഒരിക്കലും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതല്ല. അതുകൊണ്ടിപ്പോൾ ഞാനൊരു വ്യക്തിയെ ഇവിടെ അർത്ഥമാക്കുന്നില്ല. അതൊരു കത്തോലിക്കനോ യഹൂദനോ ആരു തന്നെയായാലും അല്ലെങ്കിൽ മെത്തഡിസ്റ്റോ ബാപ്റ്റിസ്റ്റോ ഒരു പ്രസ്ബിറ്റേറിയൻകാരനോ ഏത് സഭാസമുദായക്കാരനോ സഭാസമുദായത്തിൽ പെടാത്തവനോ ഒരു വിഭാഗീയ സഭയിൽ പെടാത്തവനോ അങ്ങനെ എല്ലാത്തിലും നിന്ന് ദൈവത്തിന് തന്റെ മക്കൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. നോക്കൂ, അവരിവിടെ ആയിരിക്കുന്നത് ഒരു ഉദ്ദേശത്തിന് വേണ്ടിയായിട്ടാകുന്നു എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത് അവർക്ക് വെളിച്ചം നൽകുന്നതിനും മുൻനിയമിക്കപ്പെട്ടവരെ എല്ലായിടത്തു നിന്നും വലിച്ചു പുറത്തെടുക്കുന്നതിനുമാകുന്നു. അങ്ങനെ ആ മഹത്തായ നാളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഭ ആകാശങ്ങളിൽ വെച്ചുള്ള ആ മഹത്വമേറിയ കണ്ടുമുട്ടലിനായി വിളിക്കപ്പെടുമ്പോൾ നാം തമ്മിൽ കാണുകയും അവനെ എതിരേൽക്കുന്നതിനായി ഉയരങ്ങളിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. ഞാൻ ആ നാഴികയ്ക്കായി കാത്തിരിക്കുന്നു. ഇപ്പോൾ വളരെയധികം കാര്യങ്ങൾ പറയാൻ കഴിയും. ഇന്ന് രാത്രിയിൽ ഇത് അവസാനത്തെ സമാപന രാത്രിയായിരിക്കെ എല്ലാവരും പതിവ് പോലെ തന്നെ എത്തിയിരിക്കുകയും രോഗശാന്തിയുടെ ശുശ്രൂഷയിൽ മഹത്തായ കാര്യങ്ങൾ നടക്കും എന്നുള്ള വലിയ പ്രതീക്ഷകൾക്കടിയിലായിട്ട് ഒരു മാനസികമായ സമ്മർദ്ദത്തിലായിരിക്കുന്നു. അതേ കാര്യം തന്നെ ഇന്ന് രാത്രിയിലും ഞാൻ കാണുന്നു. അതായത് എല്ലാവരും പ്രതീക്ഷയ്ക്കടിയിലായിരിക്കുന്നു. മുദ്രകൾ തുറക്കപ്പെട്ട ഓരോ രാത്രിയിലും അത് അപ്രകാരമായിരുന്നു. ഇപ്പോൾ ഈ കാര്യം വളരെ വ്യക്തമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓരോ സമയത്തും ഓരോ പ്രാവശ്യവും ഈ മുദ്രകൾ തുറക്കപ്പെടുന്ന സമയത്തെത്തിയപ്പോൾ അവയെക്കുറിച്ച് ഞാൻ വിശ്വസിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും കൂടാതെ മറ്റുള്ളവർ എഴുതിയത് വായിച്ചറിഞ്ഞിരുന്നതും എന്റെ മുറിയിൽ എനിക്ക് വെളിപ്പെട്ടിരുന്നതിൽ നിന്നും വിരുദ്ധമായതായിരുന്നു. ഈ സമയത്ത് എന്റെ മനസ്സ് തന്നെ ഇന്ന് രാവിലെ രോഗശാന്തി ശുശ്രൂഷ നടത്തുവാനുള്ള കാരണം തന്നെ എന്റെ മാനുഷികമായ മനസ്സ് എന്റെ സ്വന്തമായ ചിന്തകളിൽ നിന്ന് തന്നെ അത്രയും അകന്നുപോയി കഴിഞ്ഞിരുന്നാൽ ആയിരുന്നു. ഞാൻ ജനലുകൾ അടച്ചിട്ടിട്ട് ഒരു വെളിച്ചത്തിനടിയിലായിട്ട് ആ ഒരു മുറിയിൽ തന്നെ കഴിയാൻ ശ്രമിച്ചിരുന്നു. ഇത് എട്ടാമത്തെ ദിവസമാകുന്നു. എന്റെ കാറിൽ കയറി പുറത്തൊരിടത്ത് പോലും ഞാൻ പോയിരുന്നില്ല. എന്റെ കുറച്ച് സഹോദരന്മാരോടൊപ്പം ബാങ്കിലേക്ക് പോയി കുറച്ച് കടലാസും കുറിപ്പുകളും ഈ സഭയ്ക്ക് വേണ്ടി കടം വാങ്ങിയിരുന്ന പണമിടപാടുകളുടേത് ഒപ്പിടുന്നതിനായി എനിക്ക് പോകേണ്ടിയിരുന്നു. എന്നാൽ ഞാൻ നേരെ തിരികെ എന്റെ പഠനത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഒരു വ്യക്തി പോലും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നത് വിചിത്രമായ കാര്യമാകുന്നു. അല്ലെങ്കിൽ സാധാരണ ആളുകൾ ചുറ്റുമായി വന്ന് മുട്ടുകയും വലിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു കാര്യം പോലും ഉണ്ടായിട്ടില്ല. ഇത് വളരെ ആശ്ചര്യകരമായ കാര്യമാകുന്നു. ഞാൻ സഹോദരൻ വുഡ്സിന്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. സാധാരണയായി ആ സ്ഥലത്ത് കാറുകൾ ചുറ്റുമായി തിങ്കിത്തിരക്കിയിരിക്കുന്നതാണ്. കൂടാതെ ഈ സമയത്ത് അവർക്ക് എട്ടോ പത്തോ വ്യത്യസ്തരായ ആളുകൾ അവിടെ വന്ന് താമസിച്ചിരുന്നു. എന്നാൽ അവരിൽ ഒരാൾ പോലും വന്നിരുന്നില്ല. അതിനുശേഷം ഇന്ന് രാവിലെ ഈ ക്ഷീണിച്ച് തളർന്ന തന്റെ ദാസനോടുള്ള നമ്മുടെ രക്ഷിതാവിന്റെ കൃപയെ ഈ രാവിലത്തെ സമയം ഞാൻ ഒരിക്കലും മറക്കിയില്ല. ഒരു പാവപ്പെട്ട വ്യക്തിയുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകിയപ്പോൾ എന്റെ ഏറ്റവും നല്ല അറിവിനനുസരിച്ച് ഞാൻ ശരിയായ ഉത്തരമാണ് നൽകിയിരുന്നതെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ പെട്ടെന്ന് ഞാൻ എന്തോ ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ നിന്നും വലിച്ചെടുത്തതുപോലെ എനിക്ക് അനുഭവപ്പെടുകയും എനിക്ക് അത്രമാത്രം കുറ്റബോധമുണ്ടാകുകയും അതെന്തായിരുന്നുവെന്ന് എനിക്കറിയാനും പറ്റിയിരുന്നില്ല. ഞാൻ ഓർത്തു, ഒരുപക്ഷെ രോഗശാന്തി ശുശ്രൂഷയ്ക്കായി ഞാൻ നിർബന്ധിക്കുന്നതിനാലോ അല്ലെങ്കിൽ ആരെങ്കിലും അത്രയും രോഗിയായിട്ട് നിരാശയോടെ അപ്പോൾ തന്നെ തന്നെ പ്രാർത്ഥിക്കപ്പെടാൻ അതിയായി ആഗ്രഹിച്ചിരുന്നതിനാലോ ആയിരിക്കാം ഞാൻ ശ്രോതാക്കളോട് ചോദിച്ചു. ഒരു നിമിഷത്തിനകം തന്നെ അത് വെളിപ്പെടുകയും ചെയ്തു. ആരോ ചോദിച്ചു, നിങ്ങൾ വായിച്ച വേദഭാഗം വീണ്ടും ഒരിക്കൽ കൂടെ വായിക്കാമോ? അല്ലെങ്കിൽ അങ്ങനെ എന്തോ ആയിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ ആ ചെറിയ കടലാസ് കഷ്ണം എടുത്തിട്ട് വീണ്ടും വായിക്കുകയും അതെന്താണ് പറഞ്ഞിരുന്നതെന്ന് നോക്കുകയും ചെയ്തു. ഞാനത് തിരുവെഴുത്തിൽ നോക്കിയപ്പോൾ ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന ചോദ്യത്തിന് അത് തികച്ചും വ്യത്യസ്തമായിരുന്നു. നോക്കൂ, ഞാനിത് നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. ആ മാനുഷികത കടന്നു വരുമ്പോൾ അത് ക്രിസ്തുവിന്റെ മനസ്സാകുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ചിന്തകളിൽ നിന്നും നിങ്ങളുടെ സ്വന്തം മനസ്സിൽ നിന്ന് തന്നെയും അത്രയും ദൂരത്തായി പോകുന്നു. ഇത് നിങ്ങളോട് എനിക്ക് പറയാൻ കഴിയില്ല. ഞാനിത് നിങ്ങളോട് വിശദീകരിച്ച് പറയാൻ തന്നെ ശ്രമിച്ചുകൂടാ, കാരണം എനിക്കതിന് കഴിയുകയില്ല. നോക്കൂ, എനിക്കതിന് കഴിയുകയില്ല. ആർക്കും തന്നെ അത് ചെയ്യാൻ കഴിയുകയില്ല. എപ്രകാരം ആ മനുഷ്യന്, അതായത് ഏലിയാവിന്, ആ മലയുടെ മുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് കീഴിൽ നിന്നുകൊണ്ട് ആകാശത്തിൽ നിന്ന് അഗ്നി ഇറക്കുവാനും അതിനുശേഷം മഴ പെയ്യ്ക്കാനും കഴിഞ്ഞിരുന്നു. അതിനുശേഷം ആകാശം അടച്ചു കളയാനും 3.5 വർഷക്കാലം മഴ പെയ്യാതിരിക്കാനും എന്നിട്ട് നേരെ തിരികെ പോയി അത് തികയുന്ന അതേ ദിവസം തന്നെ മഴ വരുത്തുവാനും കഴിഞ്ഞു. അവൻ അഭിഷേകത്തിനടിയിലായിട്ട് അവൻ 400 പുരോഹിതന്മാരെ പിടിച്ചുകൊണ്ട് കൊല്ലുകയും ചെയ്തിട്ട് ഒരു സ്ത്രീയുടെ ഭീഷണി പേടിച്ച് തന്റെ ജീവന് വേണ്ടി നിലവിളിച്ചുകൊണ്ട് കാട്ടിലേക്ക് ഓടിപ്പോകുകയും ചെയ്തു. നോക്കൂ, ഇസബേൽ അവൾ അവന്റെ ജീവനെടുക്കുമെന്ന് ശപഥം ചെയ്തിരുന്നു. ആഹാബും മറ്റുള്ള എല്ലാവരും ദൈവസാന്നിധ്യത്തിനടിയിലായി അവൻ ചെയ്ത അത്ഭുതം കാണുന്നതിന് അവിടെ ഉണ്ടായിരുന്നു. നോക്കൂ, ആത്മാവ് അവനെ വിട്ടുപോയിരുന്നു. അവന്റെ പ്രാകൃതമായ ചിന്തയിൽ എങ്ങനെ ചിന്തിക്കണമെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു. നോക്കൂ, അവൻ സ്വന്തമായി ചിന്തിക്കാൻ തന്നെ അറിഞ്ഞുകൂടായിരുന്നു. കൂടാതെ ഓർക്കുക, ദൈവദൂതൻ അവനെ ഉറക്കത്തിലാക്കിയിട്ട് അവന് വിശ്രമം നൽകി, അവനെ ഉണർത്തിയിട്ട് അവന് കഴിപ്പാൻ അപ്പം നൽകി, എന്നിട്ട് വീണ്ടും തിരികെ ഉറക്കത്തിലാക്കിയിട്ട് അവന് വിശ്രമം നൽകി, അവനെ വീണ്ടും ഉണർത്തിയിട്ട് കഴിക്കുന്നതിനായി അപ്പം നൽകി. 40 ദിവസത്തേക്ക് അവൻ എന്ത് സംഭവിച്ചുവെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതിനുശേഷം അവനെ എവിടെയോ ഒരു ഗുഹയിലാക്കിയിട്ട് ദൈവം അവനെ വിളിക്കുകയുണ്ടായി. ആ മാനുഷികമായതിൽ നിന്നുള്ള കാര്യങ്ങളെ വിശദീകരിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് അതിന് കഴിയുകയില്ല. നോക്കൂ, ഒരേ ഒരു കാര്യം ചെയ്യാനായിട്ടുള്ളത് അതുമായിട്ട് നേരെ മുമ്പോട്ട് പോകുക എന്നതാണ്. എനിക്ക് കഴിയാവുന്നത്രയും എന്നെ തന്നെ വ്യക്തമാക്കാൻ ഞാൻ ശ്രമിച്ചു. എന്നാൽ ഇനിയും മുതൽ ഒരിക്കലും ഞാനതിന് ശ്രമിക്കുകയില്ല എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്കത് പൂർണ്ണമായി വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. അതെന്തുകൊണ്ടാണെന്നാൽ നിങ്ങൾ അല്പം കഴിഞ്ഞ് അറിയുന്നതിനിടയാകും. ഇപ്പോൾ ഞാൻ സത്യസന്ധനായിരിക്കാൻ ശ്രമിച്ചു. ദൈവം അതറിയുന്നു. ഇന്ന് രാവിലത്തെ ആ ചോദ്യം എനിക്ക് കഴിയാവുന്നതിന്റെ പരമാവധി സത്യസന്ധമായി ഉത്തരം പറയുവാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ ആ വാക്യത്തിന്റെ ആദ്യ ഭാഗം മാത്രം വായിച്ചു. അത് ശരിയായിരുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് എന്റെ മനസ്സറിയുന്നുണ്ടായിരുന്നു. നോക്കൂ, കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കുക. ഞാൻ 700 എന്നുള്ളത് 7000 എന്നുള്ളതിന് 700 എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ മറുപടി പറയാൻ ശ്രമിക്കുമ്പോൾ അത് ജനങ്ങൾ തന്നെ എടുത്ത് കാട്ടിയിട്ട് നോക്കൂ, നിങ്ങളത് ശ്രദ്ധിക്കുന്നു എന്നുള്ളതിനെ അത് കാണിക്കുന്നു. ഇപ്പോൾ അതുപോലെ മറ്റൊന്ന് പ്രാവെന്ന് പറയാൻ ശ്രമിക്കുന്നതിന് പകരം ഞാൻ കുഞ്ഞാടെന്ന് അത് പറയുകയുണ്ടായി. എന്നാൽ ഉടനെ തന്നെ ഞാനത് മനസ്സിലാക്കിയുണ്ടായി. അതിനുശേഷം ഇവിടെ ഇതാ ഒന്ന്, എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് അത് നേരെ തിരികെ എടുത്തുകൊണ്ടുവന്ന് എന്നെ അത് മനസ്സിലാക്കുന്നതിനിടയാക്കി തന്നു. അത് ഈ കാര്യങ്ങളെല്ലാം സത്യമാണെന്നുള്ളതിന് ഇരട്ടയായ സ്ഥിരീകരണമാകുന്നു. അത് ശരിയായിരിക്കണമെന്ന് കാണുന്നതിന് ദൈവം തന്നെ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശരിയാണ്, അവൻ ആഗ്രഹിക്കുന്നു. അത് സത്യമാണെന്ന് നിങ്ങൾ അറിയുന്നതിന് അവൻ ആഗ്രഹിക്കുന്നു. അവൻ ഒരുവൻ മാത്രമാണ് ഇത് നമുക്ക് അയച്ചു തരുന്നത്, കാരണം അത് അങ്ങനെയല്ലെന്ന് തീർച്ചയാകുന്നു. നിങ്ങൾക്കെന്ന പോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പഠിപ്പാകുന്നു. അതുകൊണ്ട് നാം എല്ലാവരും കർത്താവിൽ നിന്നും ഇപ്പോൾ നാം ജീവിക്കുന്ന ഈ നാഴികയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ള അറിവിനായി വളരെ നന്ദിയുള്ളവരാകുന്നു. നോക്കൂ, അത് സഭയെ എടുക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള അന്ത്യകാലത്താകുന്നു. ഇപ്പോൾ നാം ഇതുവരെയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. അതുകൊണ്ട് വചനത്തിന്മേൽ വീണ്ടും അവന്റെ അനുഗ്രഹങ്ങൾക്കായി നമുക്ക് അപേക്ഷിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇതാ ആ മഹത്തായ രാത്രി വരുന്നു. ഒരു മഹത്തായ കാര്യം സംഭവിക്കുമ്പോഴുള്ള ഒരു മഹത്തായ നാഴികയാകുന്നു. അത് ചുറ്റുമായി എല്ലാ ജനങ്ങളുടെയും മേലായിരിക്കുന്നു. പിതാവേ, ഇന്ന് രാത്രിയിൽ സംശയത്തിന്റെ ഒരു നിഴൽ പോലുമില്ലാതെ അത് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്കും മനസ്സിലേക്കും വെളിപ്പെട്ടിട്ട് ദൈവം ഇപ്പോഴും സിംഹാസനത്തിലായിരിക്കുകയും അവൻ ഇപ്പോഴും തന്റെ ജനങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നറിയാനിടയാക്കണമേ. കൂടാതെ അത് ആ നാഴികയാകുന്നു. ലോകം കാണുവാൻ ആകാംക്ഷിച്ചിരിക്കുന്ന ആ നാഴിക ഇപ്പോൾ സമീപിച്ചുകൊണ്ടിരിക്കുകയും അത് വീണ്ടെടുപ്പിനായി ഞെരങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതിനെ വീണ്ടെടുക്കുന്നതിനായി അടിസ്ഥാന ഘടകങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിയും. കൂടാതെ സഭയെ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള മൂല ഘടകങ്ങളും തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു. മണവാട്ടി കല്യാണ വസ്ത്രം അണിഞ്ഞ് തയ്യാറായിക്കൊണ്ട് രൂപമെടുക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിയും. വെളിച്ചം മിന്നിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ അന്ത്യകാലത്താകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു.
Forward now
ഇപ്പോൾ സ്വർഗീയപിതാവെ, ഇതിപ്പോൾ പ്രസംഗിക്കുന്നതിനായി മുൻപോട്ട് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് മഹിമയിൽ സംഭവിച്ച ഈ മഹത്തായ സംഭവം മഹാനും പ്രിയപ്പെട്ടവനുമായ അപ്പോസ്തോലനായ യോഹന്നാന് നൽകപ്പെടുകയും ചെയ്തു. ഇന്ന് രാത്രി ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാകുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവ് മുന്നോട്ട് വന്ന് തന്റെ വെളിപാടിന്റെ ശക്തിയോടെ വന്ന് അവൻ ഞങ്ങൾ അറിയേണ്ടതായ കാര്യങ്ങളെ കഴിഞ്ഞ കുറച്ച് രാത്രികളിൽ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതുപോലെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരാനിടയാക്കണമേ. വചനത്തോടൊപ്പം ഞങ്ങളെ സ്വയം നിനക്കായി സമർപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ നിങ്ങളുടെ തിരുവെഴുത്ത് തുറക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് വെറും ഒരു ചെറിയ വാക്യമാകുന്നു, തിരുവെഴുത്തിലെ ഒരു വാക്യമാകുന്നു, അത് അവസാനത്തെ വാക്യമാകുന്നു, അത് അവസാനത്തെ മുദ്രയിൽ കാണപ്പെടുന്നു എന്ന് പറയുന്നതാണ് ശരി. ഇപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ നാം 6-ാം മുദ്രയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ആദ്യത്തെ മുദ്രയിൽ യേശു ക്രിസ്തു അവതരിക്കപ്പെട്ടിരുന്നു. അവന്റെ കാലം കഴിഞ്ഞുപോയതും അവൻ എപ്രകാരം കടന്നുപോയി എന്നും നാം കണ്ടിരുന്നു. കൂടാതെ എപ്രകാരം മൃഗം അവതരിക്കപ്പെടുകയും ദൈവത്തിന്റെ ശക്തി എപ്രകാരം യേശു ക്രിസ്തുവിന്റെ ശക്തിയെ നേരിടാനായി പോയതെന്ന് നാം കണ്ടിരുന്നു. അതിനെക്കുറിച്ച് ആരുടെയെങ്കിലും മനസ്സിൽ ഒരു ചോദ്യമുള്ളതായി ഞാൻ കരുതുന്നില്ല. അതിനുശേഷം അതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ ആ സഭാകാലഘട്ടത്തിന് ശേഷം ഈ ജീവികൾ ഓരോന്നും പോയിരുന്നത് നാം കണ്ടിരുന്നു. അതിൽ കൂടെ എല്ലാം കടന്നുപോയിട്ട് നാം അതിൽ നിന്ന് മാറുകയും ആ മുഴുവൻ ചിത്രവും മാറ്റപ്പെട്ടിട്ട് ഇനിയും ഒരു ജീവിയും ഇല്ല എന്ന് നാം കണ്ടുപിടിച്ചിരുന്നു. നോക്കൂ, എന്നാൽ സഭ പോയിക്കഴിഞ്ഞതിനു ശേഷം അത് ഉപദ്രവകാലത്തിലേക്ക് വന്നുകൊണ്ടിരുന്നതിനെ അത് അവതരിപ്പിച്ചിരുന്നു. എത്ര സമ്പൂർണമായി ഇത് സഭാകാലഘട്ടങ്ങളുമായി യോജിച്ചു പോയിരുന്നു. ഒരു പുള്ളി പോലും സഭാകാലഘട്ടങ്ങളുമായും സമയങ്ങളുമായി പോലും പൂർണമായും യോജിച്ചു പോകാത്തതായി എനിക്ക് കാണാൻ കഴിയുന്നില്ല. അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. അത് ദൈവമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ കാണിക്കുന്നു. മനുഷ്യ മനസ്സിന് അതിന്റെ ആഴമളക്കാൻ കഴിയുകയില്ല. ഇപ്പോൾ നാം അത് കണ്ടിരിക്കുകയും കൂടാതെ കർത്താവ് നമ്മെ തിരുവെഴുത്തെടുത്ത് വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും യേശു സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ കാണുന്നതിനിടയാക്കി നാം അതെങ്ങനെ കണ്ടുപിടിക്കുമായിരുന്നു. ഇവിടെ ഇതാ ഓരോ മുദ്രകളിൽ കൂടെ ശരിക്കും കൃത്യമായി അത് കൊണ്ടുവന്നിരുന്നു. അവന്റെ പ്രസംഗം 6-ാം മുദ്ര വരെ കൃത്യമായും അതിനുത്തരം നൽകിക്കൊണ്ടുവന്നിരുന്നു. എന്നാൽ 7-ാം മുദ്രയെ അവൻ വിട്ടുകളഞ്ഞിരുന്നു. നോക്കൂ, അതിനുശേഷം ദൈവമുദ്രകൾ വെളിപ്പെടുത്തിയപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അവൻ 7-ാമത്തേതിനെ സംബന്ധിച്ച് ഒരു പ്രതിരൂപം പോലും വെളിപ്പെടുത്തുന്നതിന് ഒഴിവാക്കി കളഞ്ഞിരുന്നു. നോക്കൂ, അത് ദൈവത്തിന്റെ ഒരു പരമരഹസ്യമാകുന്നു. ശ്രദ്ധിക്കുക, നാം ഇപ്പോൾ തിരുവെഴുത്തിൽ നിന്നും അതിലെ 7-ാം മുദ്രയിൽ നിന്നും അത് വായിക്കാൻ പോവുകയാണ്. അത് വെളിപാടിന്റെ 8-ാം അധ്യായത്തിൽ നാം കാണുന്നു. അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം 30 മിനിറ്റോളം മൗനതയുണ്ടായി. അതിനെക്കുറിച്ച് അത് മാത്രമാണ് നമുക്കുള്ളത്. നാം ഇപ്പോൾ അത് ശ്രദ്ധിക്കാൻ പോകുകയാണ്. നിങ്ങളെ ദീർഘസമയം ഇരുത്തുവാൻ ശ്രമിക്കാതെ, കാരണം നിങ്ങളിൽ വളരെ പേരും ഇന്ന് രാത്രിയിൽ തന്നെ യാത്ര ചെയ്ത് തിരികെ വീട്ടിലേക്ക് പോകുന്നവരാണ്. ഇന്ന് രാവിലെ വീണ്ടും ഒരു രോഗശാന്തി ശുശ്രൂഷ വെച്ചാൽ എന്താണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അത് നിങ്ങളെ രാവിലെ തന്നെ പോകാനിടയാക്കിയും ഇതുവരെ കാത്തിരിക്കാൻ ഇടയാക്കിയുമില്ലായിരുന്നു. കൂടാതെ എനിക്കും ഞാൻ താമസിക്കുന്ന അരിസോണയിലെ ടൂസോൺ വരെ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിപ്പോൾ എന്റെ വീടാകുന്നു. അതിനുശേഷം കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഞാനിവിടെ തിരികെ എത്താൻ ആഗ്രഹിക്കുന്നു. ജൂൺ മാസത്തിൽ എന്റെ കുടുംബം കുറച്ച് ദിവസത്തേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ നിങ്ങളെ എല്ലാവരെയും ആ സമയത്തെ ഒരു യോഗത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നതിനായി ആഗ്രഹിക്കുന്നു. എന്റെ അടുത്ത നിയോഗിക്കപ്പെട്ട യോഗം മെക്സിക്കോയിലെ ആൽബർക്കിക്കയിലാകുന്നു. അത് 9, 10, 11 ആകുന്നു എന്ന് ഞാൻ കരുതുന്നു. ഞാൻ വ്യാഴാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എനിക്ക് മുഴുവൻ കാര്യങ്ങളും കൂടാതെ മറ്റു ചില നിശ്ചിതമായ കാര്യങ്ങളും ഉണ്ടായിട്ട് എനിക്ക് ആ സമയം വരെയും ഒന്നും സാധ്യമല്ലാത്ത അവസ്ഥയിലാകുന്നു. അതിനാൽ വ്യാഴാഴ്ച രാത്രിയിലും വെള്ളിയാഴ്ച രാത്രിയിലും ന്യൂ മെക്സിക്കോയിലെ ആൽബർക്കിക്കയിലായിരിക്കും. അതിനുശേഷം അടുത്തതായി, അതിനുശേഷം വളരെ അടുത്ത സാധ്യതയുള്ളതായിട്ടൊന്നുള്ളത്, അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് തീർച്ചയല്ല, അതിന്റെ സുഹൃത്തുക്കളായ മിഡ്നൈറ്റ് ക്രൈ എന്ന കൂട്ടരോടൊപ്പം നോർത്ത് കരോളിനയിലെ സതേൺ പൈൻസിൽ വെച്ചായിരിക്കും. അവരിപ്പോൾ ടെലിഫോണിൽ കൂടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും മറ്റൊരു കൂട്ടരായ ലിറ്റിൽ റോക്കുകാരും സന്ദേശങ്ങളും ടെലിഗ്രാമും മറ്റെല്ലാ കാര്യങ്ങളും എനിക്ക് അയച്ചിരിക്കുകയും അത് യേശുനാമക്കാരായ ജനങ്ങളായിട്ട് കഴിഞ്ഞ വേനൽക്കാലത്ത് കൌപാലസ് എന്ന സ്ഥലത്ത് എനിക്കൊരു യോഗമുണ്ടായിരുന്നു. അവർക്ക് അർക്കൻസാസിലുള്ള ലിറ്റിൽ റോക്ക് എന്ന സ്ഥലത്ത് ഒരു യോഗമുണ്ടായിരിക്കുന്നു. കഴിഞ്ഞ വർഷം തൊട്ട് തന്നെ കുറഞ്ഞപക്ഷം ഒരു രാത്രിയെങ്കിലും യോഗത്തിനായി അവർ ആവശ്യപ്പെട്ടിരുന്നു. അല്ലാത്തപക്ഷം മുഴുവൻ യോഗം തന്നെയും. എന്നാൽ ഒരു രാത്രിയിലെ യോഗത്തിനായി പോലും അവർ തയ്യാറായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ തന്നെ പറഞ്ഞു, നിങ്ങൾക്കതിനെക്കുറിച്ച് സംഭവനീയമായ രീതിയിൽ പരസ്യം ചെയ്യാൻ കഴിയും. അതിനുശേഷം പിന്നീട് അതിനെക്കുറിച്ച് അവരോട് അറിയിക്കുന്നതായിരിക്കും. അദ്ദേഹം ഇപ്പോൾ വിളിച്ചിരുന്നുവോ? ഹാ, അതെ, അത് ശരി. എന്ത് പറഞ്ഞു? ഹോട്ട് സ്പ്രിംഗ്, ശരിയല്ലേ? എനിക്കത് തെറ്റുപറ്റിയിരുന്നു. മെയ് മാസം 24-നാണോ? 24 തൊട്ട് 28 ജൂണിലാകുന്നു. ഇപ്പോൾ അത് സംഭവനീയമായ രീതിയിൽ അറിയിച്ചിരിക്കുന്നു. അതായത് കർത്താവ് ആഗ്രഹിക്കുന്ന പക്ഷം എന്നാകുന്നു. ഈ കാര്യങ്ങൾ ഇപ്രകാരം ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ ഇതാകുന്നു. നിങ്ങൾ അതിനെക്കുറിച്ച് പിന്നീട് അറിയുന്നതാണ്. ഇപ്പോൾ നോക്കൂ, ഞാനൊരു സ്ഥലത്ത് പോകുമ്പോൾ ദൈവം എന്നോട് അവിടേക്ക് പോകുവാൻ പറഞ്ഞിരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് അവിടെ എന്റെ കാലുറപ്പിച്ചു നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ശത്രു എവിടെയെങ്കിലും നിന്ന് എനിക്കെതിരെ എഴുന്നേൽക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ കഴിയും, ഞാനിവിടെ കർത്താവായ യേശുവിന്റെ നാമത്തിലായി നിൽക്കുന്നു, പിന്നോട്ട് മാറിക്കൊള്ളുക. നോക്കൂ, 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 നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാട് അവിടെ ഉറപ്പാകുന്നു. നോക്കൂ, അവൻ നിങ്ങളെ എവിടെയെങ്കിലും അയക്കുമ്പോൾ അവൻ തന്നെ നിങ്ങൾക്കായി കരുതിക്കൊള്ളും. നോക്കൂ, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ആലോചന പ്രകാരം പോവുകയാണെങ്കിൽ പിന്നെ എനിക്കറിയില്ല, അവൻ അവിടെ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് എനിക്ക് കഴിയാവുന്നിടത്തോളം ഉറപ്പായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ എന്നോട് പറയാത്ത പലതും ഞാൻ എടുത്തിട്ടുണ്ട്. എന്നാൽ എനിക്ക് കഴിയാവുന്നിടത്തോളം അതിനെക്കുറിച്ച് ഉറപ്പുള്ളവനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഇതിവിടെ വെറുമൊരു വാക്യം മാത്രമായിരിക്കെ, ഇത് തുടങ്ങുന്നതിന് മുമ്പായി ചെറിയൊരു കാര്യം നാം ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നാം 7-ാമത്തെ അധ്യായം മറികടന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. 6-ാമത്തെ അധ്യായം 6-ാം മുദ്രയിൽ അവസാനിക്കുന്നു. എന്നാൽ 6-ാം മുദ്രയ്ക്കും 7-ാം മുദ്രയ്ക്കും ഇടയ്ക്കായി ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. മനസ്സിലായോ? എത്ര ഭംഗിയായിട്ടാണ് അത് 6-ാം 7-ാം അധ്യായങ്ങൾക്കിടയിലായി സ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ 7-ാം അധ്യായം ശ്രദ്ധിക്കുകയാണെങ്കിൽ 6-നും 7-നും ഇടയ്ക്കായി ഒരു ഇടവേളയുള്ളതായി നമുക്ക് കാണാൻ കഴിയും. ആ ഇടവേള വെളിപാട് പുസ്തകത്തിലെ 6-ാം 7-ാം അധ്യായങ്ങൾക്കിടയിലായിട്ട് അത് 6-ാം 7-ാം മുദ്രകൾക്കിടയ്ക്കായി ഈ ഇടവേള നൽകപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നാം ഇത് ശ്രദ്ധിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ചെറിയ കാലഘട്ടത്തെ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നു. ഇപ്പോൾ ഓർക്കുക, വെളിപാട് 4-ാം അധ്യായത്തിന് ശേഷം സഭ പോയി കഴിഞ്ഞിരിക്കുന്നു. 4 കുതിരസവാരിക്കാരും പുറപ്പെട്ടു പോയി കഴിഞ്ഞതിനു ശേഷം സഭ പോയി കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, സഭയ്ക്ക് സംഭവിച്ചിട്ടുള്ളതായ എല്ലാ കാര്യങ്ങളും വെളിപാട് പുസ്തകത്തിലെ 4-ാം അധ്യായം വരെയാണ് സംഭവിച്ചിട്ടുള്ളത്. എതിർ ക്രിസ്തുവിന്റെ നീക്കത്തിന് സംഭവിച്ചിട്ടുള്ളതെല്ലാം തന്നെയും 4-ാം അധ്യായം വരെയാണ് ചെന്നെത്തിയിട്ടുള്ളത്. ക്രിസ്തുവിനെക്കുറിച്ചും എതിർ ക്രിസ്തുവിനെക്കുറിച്ചും രണ്ടും വെളിപാടിലെ 4-ാം മുദ്രയിൽ അവസാനിക്കുന്നു. എതിർ ക്രിസ്തു തന്റെ സേനകളുമായി അവന്റെ നാശത്തിലേക്ക് വരികയും ക്രിസ്തു തന്റെ സൈന്യവുമായി വരികയാണ്. ഇത് കാലമുണ്ടാകുന്നതിനും അപ്പുറത്ത് വച്ച് ആരംഭിച്ച ഒരു പഴയ യുദ്ധമാണ്. അന്ന് സാത്താനും അവന്റെ ദൂതന്മാരും ചവിട്ടി പുറത്താക്കപ്പെടുകയും അതിനുശേഷം അവർ ഭൂമിയിലെത്തുകയും ചെയ്തു. ആ യുദ്ധം വീണ്ടും ആരംഭിച്ചു. കാരണം ദൈവവചനത്തിന് പിന്നിലായി ഹവ്വയെ വേർതിരിച്ചു നിർത്തിയിരുന്ന ആ വേലി അവൾ തകർത്തു കളഞ്ഞു. ആ നാഴിക മുതൽ ദൈവത്തിന്റെ വചനത്തിന് എതിരായിട്ടുള്ള യുദ്ധത്തിൽ സാത്താൻ ജയം നേടാൻ തുടങ്ങി. കാരണം ദൈവത്തിന്റെ ബലഹീനയായ ഒരു പ്രജ ആ പ്രതിരോധം തകർത്തു കളഞ്ഞു. ആ രീതിയിലാണ് ശരിക്കും സാത്താൻ ഓരോ അവസരത്തിലും യുദ്ധം ജയിക്കുകയും ജയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ദൈവത്തിന്റെ പ്രജകളിൽ ഒരുവൻ ദൈവവചനമായ വേലി തകർത്തു കളയുന്നതിനാലാകുന്നു. ഈ അന്ത്യസഭാ കാലഘട്ടത്തിലും സഭയെ ഒരു സംഘടിത സമ്പ്രദായത്തിൽ കൂടെ കൊണ്ടുവന്ന് അവർ അത് ചെയ്തു. അത് ജീവനുള്ള ദൈവത്തിന്റെ യഥാർത്ഥവും പരിശുദ്ധവുമായ സഭ ഒരു കള്ളസവാരിക്കാരനോടൊപ്പം വചനത്തെ സ്വീകരിക്കാതെ സഭയെ വചനത്തിൽ നിന്നും മതപ്രമാണത്തിലേക്ക് തിരിച്ചു കളഞ്ഞു. ഇപ്പോൾ റോമൻ കത്തോലിക്ക സഭ മതപ്രമാണങ്ങളുടെ മേലാണ് പണിതിരിക്കുന്നതെന്ന് എത്ര പേർക്കറിയാം? അവർ അത് സമ്മതിക്കുന്നുണ്ടോ? തീർച്ചയായും അവർ അത് ഉറപ്പായും നിശ്ചയമായും സമ്മതിക്കുന്നു. അതത്രേ മാത്രമല്ല, അത് ഈ കത്തോലിക്കരുടെ വികാരങ്ങളെ അംശം പോലും മുറിപ്പെടുത്തുന്നതുമില്ല. കാരണം അവർക്കതറിയാം. കുറച്ചു സമയങ്ങൾക്ക് മുമ്പ് മറിയം ഉയർത്തെഴുന്നേറ്റു എന്നവർ പുതുതായി ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ചെയ്തതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. എത്ര പേർ അത് ഓർക്കുന്നുണ്ട്? അതിനെക്കുറിച്ചുള്ള പത്രം അവിടെയുണ്ട്. തീർച്ചയായും നോക്കൂ, എല്ലാ കാര്യങ്ങളും ഈ പുതിയ മതപ്രമാണങ്ങളും അതിലുണ്ട്. നോക്കൂ, ഇതെല്ലാം മതപ്രമാണങ്ങളാണ്, വചനമല്ല. നോക്കൂ. ഒരു പുരോഹിതൻ ഈ അടുത്ത സമയത്തുണ്ടായ ഒരു കൂടിക്കാഴ്ചയിൽ പറഞ്ഞു, ശ്രീമാൻ ബ്രഹാം, അദ്ദേഹം പറഞ്ഞു, ദൈവം തന്റെ സഭയിലാണുള്ളത്. ഞാൻ പറഞ്ഞു, ദൈവം തന്റെ വചനത്തിലാണുള്ളത്. അദ്ദേഹം പറഞ്ഞു, നാം തർക്കിക്കേണ്ടുന്നവരല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ തർക്കിക്കുന്നില്ല, ഞാനൊരു പ്രസ്താവന നടത്തുന്നു എന്ന് മാത്രമാകുന്നു. ദൈവം തന്റെ വചനത്തിലാകുന്നു, അത് ശരിയാണ്. ആരെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലും എടുക്കുകയോ അല്ലെങ്കിൽ അതിനോട് കൂട്ടിച്ചേർക്കുകയോ ചെയ്യരുതെന്ന് വചനം പറയുന്നു. അദ്ദേഹം പറഞ്ഞു, ശരി. എന്നാൽ ദൈവം ക്രിസ്തു തന്റെ സഭയ്ക്ക് അധികാരം നൽകിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. ഞാൻ പറഞ്ഞു, അത് ശരിക്കും സത്യമാകുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ഈ അടിസ്ഥാനത്തിന്മേൽ പാപം മോചിച്ചു കൊടുക്കാനുള്ള അധികാരമുണ്ട്. ഞാൻ പറഞ്ഞു, സഭയ്ക്കത് എപ്രകാരമാണോ നൽകിയിരിക്കുന്നത് അതുപോലെ അവർ ചെയ്താൽ ഞാൻ അത് അംഗീകരിക്കാം. നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇതാ വെള്ളമുണ്ടായിട്ട് പാപമോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയിരിക്കണം. നോക്കൂ, നിങ്ങളുടെ പാപം മോചിച്ചു തന്നിരിക്കുന്നു എന്ന് മറ്റാരെങ്കിലും പറയുന്നതിനാലല്ല. നോക്കൂ, മനസ്സിലായോ? അത് സത്യമാകുന്നു. പെന്തക്കോസ്തു ദിവസം താക്കോലുകളുമായി പത്രോസിനെ ശ്രദ്ധിക്കുക. ഓർക്കുക, അവർ അവകാശപ്പെടുന്നതായി ഈ താക്കോലുകൾ അവന്റെ പക്കലുണ്ടായിരുന്നു. ആ ദിവസം ജനങ്ങൾ അവനോട് ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിയിൽ. എന്തിനുവേണ്ടി? നിങ്ങളുടെ പാപമോചനത്തിനായി. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്ത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളതല്ലോ. അത് ശരിയാണ്. അതുകൊണ്ട് അത് എന്നേക്കുമായി അതിനെ ഉറപ്പിച്ചിരിക്കുന്നു, അത് പൂർണ്ണമായിരിക്കുന്നു, അതതിനെ ഉറപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ എതിർ ക്രിസ്തു കടന്നു വരുന്നതിനെ നാം ചിത്രീകരിച്ചിരിക്കുകയും അതിനെ കാണിക്കുകയും ചെയ്തത് നിങ്ങൾ കണ്ടിരിക്കുന്നു. എന്തൊരു വെളിപ്പാടാകുന്നു! ഓ എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഈ കാലമൊക്കെയും അത് മുന്നേറിക്കൊണ്ടിരുന്നത് നാം കണ്ടിരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കുക. ഇതിവിടെ പരിപൂർണമായും നേരിട്ടും യഹോവ ഇപ്രകാരം അരുളി ചെയ്തതാകുന്നു. ഇപ്പോൾ നാം 6-7 അധ്യായങ്ങൾക്കിടയിലുള്ള ഈ ഇടവേളയെ ശ്രദ്ധിക്കുന്നു. വെളിപാടിലെ 7-ാമത്തെ അധ്യായം ഇവിടെ ഒരു സംഭവത്തെ വെളിപ്പെടുത്തുന്നു. അതിവിടെ വെറുതെ ഒന്നിനു വേണ്ടിയല്ല ഇട്ടിരിക്കുന്നത്. ഇതിനിടയിലായിട്ട് അത് ഇട്ടിരിക്കുന്നത് വെറുതെ ഒരു ഉദ്ദേശമില്ലാതെ ഇട്ടിരിക്കുന്നില്ല. നോക്കൂ, അതിവിടെ ഒരു ഉദ്ദേശത്തിന് വേണ്ടി ഇട്ടിരിക്കുന്നു. അതൊരു വെളിപാടായിട്ട് അതെന്തോ ഒരു കാര്യത്തെ വെളിപ്പെടുത്തുന്നു. അതെത്ര നിഗൂഢമായും എത്ര ഗണിതശാസ്ത്രപരമായും തിരുവെഴുത്തുമായി ശരിക്കും കൃത്യമായും യോജിച്ചു പോകുന്നു എന്ന് ശ്രദ്ധിക്കുക. നോക്കൂ, കൃത്യമായും. നിങ്ങൾ ദൈവത്തിന്റെ ഗണിതശാസ്ത്രം വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും ഇതിൽ നിങ്ങൾ തീർച്ചയായും വചനത്തിൽ നഷ്ടപ്പെട്ടു പോകും. അത് നിങ്ങൾ ഒരു 4 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ ഏതെങ്കിലും ഗണിതശാസ്ത്രപരമായി അതിന്റെ ക്രമത്തിൽ എഴുതില്ലെങ്കിലായിരിക്കും. എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ദൃശ്യത്തിൽ ഒരു പശു മരത്തിന്റെ മുകളിൽ എവിടെയെങ്കിലും പുല്ല് തിന്നുന്നത് കാണുന്നതിനിടയാകും. നിങ്ങൾ തീർച്ചയായും തെറ്റിപ്പോകുന്നതിനിടയാകും. കാരണം ദൈവം ഒരു കാര്യവും അവന്റെ മുഴുവൻ വചനവും പൂർണ്ണമായും അവന്റെ ഗണിതശാസ്ത്രപരമായ ക്രമത്തിൽ മുന്നോട്ട് പോകുന്നു. അതെ ശ്രീമാൻ, സമ്പൂർണമാകുന്നു, ഏറ്റവും സമ്പൂർണമാകുന്നു. ഇതുപോലെ ഒരു സാഹിത്യവും എഴുതിയിട്ടില്ല. ഇത്രയും സമ്പൂർണമായിട്ട് കണക്കിൽ ഗണിതത്തിൽ ഇതുപോലെ എഴുതപ്പെട്ടിട്ടില്ല. ഇപ്പോൾ 8-ാമത്തെ അധ്യായം 7-ാം മുദ്രയുടെ ദൃശ്യത്തെ വെളിപ്പെടുത്തുന്നു. അവിടെ മറ്റ് യാതൊന്നും വെളിപ്പെട്ടിട്ടില്ല. ഇപ്പോൾ യാതൊന്നും ഇല്ല. 7-ാമത്തെ മുദ്രയിൽ യാതൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ അതിന് വെളിപ്പാടിലെ 7-ാമത്തെ അധ്യായവുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. 7-ാമത്തെ മുദ്രയെക്കുറിച്ചുള്ള അതിന്റെ വെളിപ്പെടുത്തൽ പൂർണ്ണമായും നിശബ്ദമാകുന്നു. എന്റെ പക്കൽ സമയമുണ്ടായിരുന്നെങ്കിൽ മാത്രം ഞാനത് ചില ഭാഗങ്ങളിലായി നിങ്ങളെ കാണിച്ചു തരാൻ ശ്രമിക്കുന്നതാണ്. ഉത്പത്തി മുതൽ തൊട്ട് തന്നെ ഈ 7-ാമത്തെ അധ്യായം അല്ല, ഈ 7-ാമത്തെ മുദ്രയെപ്പറ്റി പറഞ്ഞു വന്നിരിക്കുന്നു. ഈ 7-ാമത്തെ മുദ്ര ആദിയിൽ തന്നെ ഉത്പത്തിയിലായിരിക്കുന്നു. ഈ മുദ്രകളെല്ലാം നേരെ കടന്നു വന്നിരിക്കുന്നു. ഇന്ന് രാവിലെ ഈ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നിരുന്നത് നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? കൂടാതെ ശ്രദ്ധിക്കുക, ഇന്ന് രാത്രിയിലും അത് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. അത് 7-ാം മുദ്രയിലെത്തുമ്പോൾ അത് അവിടെ മുറിച്ചു കളയപ്പെടുന്നതായി നാം കാണുന്നു. ശരിയാണ്. യേശു ക്രിസ്തു സ്വയം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അന്ത്യകാലത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അവൻ 6 മുദ്രകൾ വരെ എല്ലാം പറഞ്ഞിരുന്നു. അവൻ 7-ാമത്തേതിൽ എത്തിയപ്പോൾ അവൻ നിർത്തിക്കളഞ്ഞു. അവിടെയാകുന്നു അത്. നോക്കൂ, ഇതൊരു മഹത്തായ കാര്യമാകുന്നു. ഇപ്പോൾ നാം ഇവിടെ ഈ 7-ാമത്തെ അധ്യായത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഒരു നിമിഷത്തേക്ക് 6-ാമത്തെയും 7-ാമത്തെയും മുദ്രയ്ക്കിടയിൽ ഒരു രീതിയിൽ അതൊന്ന് ബന്ധപ്പെടുത്തി നോക്കാൻ പോകുന്നതാണ്. കാരണം ഇപ്പോൾ നമ്മുടെ പക്കൽ മുമ്പോട്ട് പോകുന്നതിന് ഒരേ ഒരു കാര്യമായിട്ടുള്ളത് അത് മാത്രമായിട്ട് അത് 6-ാമത്തെയും 7-ാമത്തെയും മുദ്രയ്ക്കിടയിൽ ഇസ്രായേലിനെ വിളിച്ചു വേർതിരിക്കുന്നതാകുന്നു. ഇപ്പോൾ എന്റെ പക്കൽ യഹോവ സാക്ഷികളായ അല്ലെങ്കിൽ ആയിരുന്ന വളരെയധികം നല്ല സ്നേഹിതർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഒരുപക്ഷെ അവരിൽ ചിലർ ഇപ്പോഴും യഹോവ സാക്ഷികൾ തന്നെയുമാകാം. എന്നാൽ അവരെല്ലായ്പ്പോഴും ഈ 144,000 പേരെ ക്രിസ്തുവിന്റെ ആത്മീയ മണവാട്ടിയായി അപേക്ഷിച്ചിരിക്കുകയും ശ്രീമാൻ റുസലും അത് ചെയ്തിരിക്കുന്നു. നോക്കൂ, എന്നാൽ അതാകുന്നില്ല. അതിന് സഭാസംഘടനകളുമായിട്ട് യാതൊന്നും തന്നെ ചെയ്യാനില്ല. അവർ പരിപൂർണമായും ഇസ്രായേലാകുന്നു. നാം കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അത് വായിക്കാൻ പോകുന്നതാണ്. ഇപ്പോൾ ഈ ഇടവേളയിൽ ആറാമത്തെയും മുദ്രകളുടെയും ഇടയിൽ 144,000 പേർ സഭ പോയിക്കഴിഞ്ഞതിനു ശേഷം ഉപദ്രവ സമയകാലത്ത് വിളിച്ചു വേർതിരിക്കപ്പെട്ട് മുദ്രയിടുന്ന യഹൂദന്മാരാകുന്നു. നോക്കൂ, ഇതിന് സഭാകാലഘട്ടവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓ, അവർ വിളിക്കപ്പെടുകയും തിരുവെഴുത്തുമായി പൂർണ്ണമായും യോജിച്ചു പോവുകയും ചെയ്യുന്നു. ദാനിയേലിന്റെ അവസാനത്തെ 3.5 ആഴ്ചക്കാലം ദാനിയേലിന്റെ ജനങ്ങൾക്കായി അനുവദിച്ചു കൊടുക്കപ്പെട്ടിരിക്കുന്നു. നോക്കൂ, അന്യജാതികൾക്കായിട്ടല്ല, അത് ദാനിയേലിന്റെ ജനങ്ങൾക്കായിട്ട്. ദാനിയേൽ ഒരു യഹൂദനായിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇസ്രായേൽ അവരുടെ പ്രവാചകന്മാരെ അവർ പ്രവാചകരെന്ന് ന്യായീകരിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ വിശ്വസിച്ചിരുന്നുള്ളൂ. സഭാകാലഘട്ടങ്ങളിൽ കൂടി നോക്കിയാൽ ആദ്യത്തെ അപ്പസ്തോലിക സഭ തൊട്ട് പ്രൊട്ടസ്റ്റന്റ് സഭയും ഉണ്ടായിട്ട് ഒരിടത്തും അവർക്കൊരു പ്രവാചകനുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അതാരായിരുന്നുവെന്നും എന്നോട് പറയുകയോ എനിക്ക് കാണിച്ചു തരികയോ ചെയ്യുക, ഒരിക്കലും ഉണ്ടായിട്ടില്ല. അവർക്ക് ആദ്യകാലത്തെ അപ്പോസ്തോലിക യുഗത്തിൽ അഗബാസ് എന്ന് ന്യായീകരിക്കപ്പെട്ട പ്രവാചകൻ അവർക്കുണ്ടായിരുന്നു. എന്നാൽ ജാതികൾ ദൈവത്തിന്റെ അവകാശത്തിലേക്ക് കടന്നു വന്നപ്പോൾ പൗലോസ് ജാതികളുടെ നേരെ തിരിഞ്ഞു. പത്രോസിന് ശേഷം നാം അതിനെക്കുറിച്ച് ഇന്നലെ രാത്രിയിൽ വായിച്ചിരുന്നു. അതായത്, അവൻ ജാതികളുടെ ഇടയിൽ നിന്നും തന്റെ നാമത്തിനായി തന്റെ മണവാട്ടിയായ ഒരു ജനങ്ങളെ എടുക്കുകയായിരുന്നു എന്ന് അവൻ കർത്താവിൽ നിന്നും സ്വീകരിച്ചതായി വായിച്ചിരുന്നു. അതിനുശേഷം അവർക്കൊരു അന്യജാതിക്കാരനായി പ്രവാചകൻ ഉണ്ടായിട്ടുള്ളതായി ചരിത്രത്തിന്റെ താളുകളിൽ ഒരിക്കലും കാണപ്പെടുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കത് ചരിത്രത്തിലൂടെ തിരികെ പോയി നോക്കി കണ്ടുപിടിക്കാൻ കഴിയും. എന്തുകൊണ്ട്? അങ്ങനെയൊന്നുണ്ടായാൽ അത് തീർച്ചയായും വചനത്തിന് വിപരീതമായിരിക്കും. തീർച്ചയായും ആദ്യമായി പുറപ്പെട്ടു പോയത് ഒരു സിംഹമായിട്ട്, അത് പ്രവാചകന്റെ വചനമായിരുന്നു. രണ്ടാമത്തേത് അധ്വാനമായിട്ട് ബലിമൃഗമായിരുന്നു. അതിനടുത്തത് മനുഷ്യന്റെ കൌശലതയായിരുന്നു. എന്നാൽ അന്ത്യകാലത്ത് നമ്മെ തിരികെ യഥാർത്ഥ സഭയിലേക്ക് കൊണ്ടുവരുന്നതിനും ഇതുവരെ തെറ്റായി വഴി നടത്തപ്പെട്ടിരുന്നതും വിട്ടുപോയിരുന്നതും ചെയ്യാതിരുന്നതും ചെയ്യാൻ വിട്ടുപോയതുമായ കാര്യങ്ങൾ നേരെയാക്കി ഉപയോഗപ്രദമാക്കുമെന്ന് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നാൽ 7-ാമത്തെ ദൂതന്റെ സന്ദേശം ദൈവത്തിന്റെ മർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കും എന്ന് മുൻകൂട്ടി പറയപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം നാം അവയിൽ കൂടെയെല്ലാം കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. അത് തിരുവെഴുത്തുമായി പരിപൂർണമായി യോജിച്ചു പോകുന്നു എന്ന് നാം കണ്ടിരുന്നു. അതാകുന്നു കാരണം. ഇപ്പോൾ ഈ വ്യക്തി എപ്പോഴാണ് ദൃശ്യത്ത് വരുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? അവൻ ദൃശ്യത്ത് വരുമ്പോൾ ഓർക്കുക, അത് വളരെ എളിമയിലായിരിക്കുകയും സഭകളെല്ലാം നീണ്ട ദൂരം വിട്ടുപോയി കഴിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കും. മതപരിഷ്കർത്താക്കളുടെ മതസമ്പ്രദായങ്ങൾക്ക് ഇപ്പോഴും കീഴിലുള്ള സഭകൾ അവരുടെ ഉപദേശങ്ങൾക്കും സഭാസമുദായങ്ങൾക്കും നേരെ അതിനെ ശക്തിയായി എതിർക്കുന്ന ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രവാചകനെ അവർ സ്വീകരിക്കുമെന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? ഇപ്പോൾ ഒരേയൊരു വ്യക്തിക്ക് മാത്രമേ അത് നിറവേറ്റാൻ കഴിയുകയുള്ളൂ. ഞാൻ അറിയുന്നിടത്തോളം അതെല്ലാം ഇപ്പോഴും ഈ ഭൂമിയിലായിരിക്കുന്ന ഒരേയൊരു ആത്മാവ് മാത്രമാകുന്നു. അതൊന്നുകിൽ അത് തന്റെ സമയത്തെ ഏലിയാവ് തന്നെയായിരിക്കണം, അത് തന്നെയായിരിക്കുമെന്ന് മുൻകൂട്ടി പറയപ്പെട്ടിരിക്കുകയും അത് ക്രിസ്തുവിന്റെ ആത്മാവല്ലാതെ മറ്റു യാതൊന്നുമല്ല. ക്രിസ്തു വന്നപ്പോൾ അവൻ സർവ്വസമ്പൂർണനായിരുന്നു, അവൻ പ്രവാചകനായിരുന്നു, അവൻ പ്രവാചകന്മാരുടെ ദൈവമായിരുന്നു. നോക്കൂ, മനസ്സിലായോ? ക്രിസ്തുവിനെ അവർ എപ്രകാരം അവനെ വേർതിരുന്നുവെന്ന് ശ്രദ്ധിക്കുക. എന്നാൽ അവൻ എപ്രകാരം വരുമെന്ന് തിരുവചനം പറഞ്ഞിരുന്നുവോ അപ്രകാരം തന്നെ അവൻ വരികയും ചെയ്തു. എന്നാൽ അവനൊരു പ്രവാചകനായിരിക്കെ അവനിൽ കൂടെ വിവേചനവും മറ്റു കാര്യങ്ങളും ചെയ്തിരുന്ന ദൈവത്തിന്റെ ആത്മാവിനെ അശുദ്ധാത്മാവെന്ന് വിളിക്കുകയും മറ്റും ചെയ്തുകൊണ്ട് അവരെ തന്നെ ദൈവദൂഷണം പറഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിൽ നിന്നും അവർ അകന്നുപോയി. അവനൊരു ഭാവി പറച്ചിലുകാരനാണെന്നും അല്ലെങ്കിൽ ഒരു പിശാചാണെന്നും അവർ പറഞ്ഞിരുന്നു. ഒരു ഭാവി പറച്ചിലുകാരൻ ഒരു പിശാചാകുന്നു. നോക്കൂ, പിശാചിന്റെ ആത്മാവാകുന്നു തീർച്ചയായും. നിങ്ങൾക്കറിയാമോ, തീർച്ചയായും ഭാവി പറച്ചിൽ എന്ന് പറയുന്നത് ഒരു പ്രവാചകനെ കപടമായി അനുകരിക്കുന്നതാകുന്നു. അത് പരിപൂർണമായും ദൈവം മുമ്പാകെ ദൈവദൂഷണമാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ദാനിയേലിന്റെ അവസാനത്തെ 3.5 വർഷക്കാലവുമായിട്ട് അവർ വിളിക്കപ്പെടുന്നത് തിരുവെഴുത്തുമായി പൂർണ്ണമായും യോജിച്ചു പോകുന്നു. ശ്രദ്ധിക്കുക, പഴയ നിയമത്തിൽ ഇസ്രായേലിലെ വിശ്വാസികളോട് മാത്രമാണ് അവരുടെ പ്രവാചകന്മാരെ അവർ ന്യായീകരിക്കപ്പെട്ടതിന് ശേഷം വിശ്വസിക്കുന്നതിനായി പറഞ്ഞിരുന്നത്. നിങ്ങളുടെ ഇടയിൽ ഒരാത്മീയൻ അല്ലെങ്കിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോടുകൂടെ അരളി ചെയ്യുകയും സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്യും. ആർക്കെങ്കിലും ഒരു സ്വപ്നമുണ്ടായാൽ ഈ പ്രവാചകന് അത് വ്യാഖ്യാനിക്കാൻ കഴിയും. അവനൊരു ദർശനമുണ്ടായാൽ അവൻ വിളിച്ചു പറയും. ജ്ഞാനവന് ദർശനത്തിൽ കൂടെയും സ്വപ്നത്തിൽ കൂടെയും എന്നെ തന്നെ വെളിപ്പെടുത്തും. അവൻ പറയുന്നത് പോലെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ അവന് ചെവി കൊടുക്കണം. എന്തുകൊണ്ടാണെന്നാൽ ഞാൻ അവനോട് കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവനെ ഒട്ടും ഭയപ്പെടരുത്. അതെ, അത് ശരിയാണ്. അവനെ വിട്ടുമാറിക്കൊള്ളുക, അവൻ തന്നെ ആയിക്കൊള്ളട്ടെ. നോക്കൂ, ഇപ്പോൾ ഇസ്രായേൽ എല്ലായ്പ്പോഴും അങ്ങനെയാണ് വിശ്വസിക്കാൻ പോകുന്നത്. നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ഇപ്പോൾ ഈ വിഷയത്തെ കൂടുതൽ നന്നായി നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഇന്ന് രാത്രിയിൽ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ്? കാരണം അത് ദൈവത്തിൽ നിന്നും അവർക്കുള്ള ഒരു കൽപ്പനയാണ്. പുറജാതിക്കാർ അവരുടെ ഇടയിൽ ചെന്ന് എത്രയധികം ലഘുലേഖകൾ വിതരണം ചെയ്താലും ഞാനത് കാര്യമാക്കുന്നില്ല. നിങ്ങൾ വേദപുസ്തകം കക്ഷത്തിനിടുക്കി പിടിച്ചുകൊണ്ട് ഇസ്രായേൽ രാജ്യത്തുടനീളം ഇതും അതും മറ്റേതും തെളിയിച്ചുകൊണ്ട് എത്രയധികം നടന്നാലും ഞാൻ കാര്യമാക്കുന്നില്ല. അവരൊരു പ്രവാചകനെ അല്ലാതെ മറ്റാരെയും ഒരിക്കലും സ്വീകരിക്കുകയില്ല. അത് ശരിക്കും സത്യമാകുന്നു. എന്തുകൊണ്ടാണെന്നാൽ ഒരു പ്രവാചകന് മാത്രമേ ദിവ്യവചനമെടുത്ത് അതിന്റേതായ സ്ഥാനത്തിട്ട് അത് നൽകുന്നതിനും അങ്ങനെ ഒരു ന്യായീകരിക്കപ്പെട്ട പ്രവാചകനായിരിക്കുന്നതിനും കഴിയുകയുള്ളൂ. അവർ അത് വിശ്വസിക്കും, അത് ശരിയാണ്. ഇവിടെയുള്ള ബെൻഡൻ ഹാർബറിൽ വെച്ച് ഒരു യഹൂദനുമായിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അത് ജീവിതകാലം മുഴുവൻ അന്ധനായിരുന്ന ജോൺ റയാൻ എന്ന വ്യക്തിക്ക് തന്റെ കാഴ്ച കിട്ടിയപ്പോഴായിരുന്നു. അവർ എന്നെ അവിടുത്തെ ദാവീദിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. അപ്പോൾ നീണ്ട താടിയോടുകൂടിയുള്ള ഈ റബ്ബി പുറത്തു വന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തധികാരത്തിലാണ് ജോൺ റയാൻ എന്ന വ്യക്തിക്ക് കാഴ്ച നൽകിയത്? ഞാൻ പറഞ്ഞു, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന്റെ ഒരു പുത്രനുണ്ടെന്ന കാര്യം തന്നെ ദൂരത്ത് വെച്ചുകൊള്ളുക. നോക്കൂ, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തെ മൂന്ന് കഷണമാക്കി അങ്ങനെ ഒരു യഹൂദന് കൊടുക്കാൻ കഴിയില്ല. അവനിൽ നിന്നും മൂന്ന് ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾ ഒരു കൂട്ടം വിഗ്രഹാരാധനക്കാരാകുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ദൈവത്തെ മൂന്ന് കഷണമാക്കി മുറിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, റബ്ബി, നിങ്ങളുടെ പ്രവാചകന്മാരിൽ ഒരുവൻ തെറ്റായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വിചിത്രമായിരിക്കില്ലേ? അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പ്രവാചകന്മാർ തെറ്റായി യാതൊന്നും പറയുകയില്ല. ഞാൻ ചോദിച്ചു, യെശയ്യാ 9:6 പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? അദ്ദേഹം പറഞ്ഞു, മസീഹയെക്കുറിച്ചാകുന്നു. ഞാൻ പറഞ്ഞു, എങ്കിൽ പിന്നെ മസീഹ ഒരു മനുഷ്യനായ പ്രവാചകനായിരിക്കും, അത് ശരിയല്ലേ? അദ്ദേഹം പറഞ്ഞു, അതെ ശ്രീമാൻ, അത് ശരിയാണ്. ഞാൻ പറഞ്ഞു, എങ്കിൽ യേശുവിനെവിടെയാണ് ആ കാര്യത്തിൽ തെറ്റുപറ്റിയിട്ടുള്ളത്? ഞാൻ ചോദിച്ചു, എങ്കിൽ മസീഹായ പ്രവാചകന് ദൈവമായിട്ട് എന്ത് ബന്ധമായിരിക്കും ഉള്ളത്? അദ്ദേഹം പറഞ്ഞു, അവൻ ദൈവമായിരിക്കും. ഞാൻ പറഞ്ഞു, അത് ശരിയാണ്, നിങ്ങൾക്കത് ദൈവവചനത്തിൽ നിന്ന് തന്നെ കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവം സഹായിക്കട്ടെ. ആ യഹൂദൻ തന്റെ കവളുകളിൽ കൂടെ കണ്ണുനീർ വാർത്തുകൊണ്ട് അവിടെ നിന്നിട്ട് പറഞ്ഞു, ഞാൻ പിന്നീടൊരിക്കൽ നിങ്ങളെ കേൾക്കുന്നതാണ്. ഞാൻ ചോദിച്ചു, റബ്ബി, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പുതിയ നിയമത്തിലായി കഴിഞ്ഞിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ ചോദിച്ചു, ശരി റബ്ബി, ഇപ്പോൾ അതേപ്പറ്റി എന്ത് പറയുന്നു? അദ്ദേഹം പറഞ്ഞു, ഞാനത് ഉപദേശിച്ചാൽ ഞാൻ പുറത്താക്കപ്പെട്ടിട്ട് അവിടെ താഴെ എത്തിയിരിക്കും. അവിടെയുള്ള മലമുകളിൽ ഒരുക്കിയിട്ടുള്ള അവരുടെ സ്ഥലം നിങ്ങൾക്കറിയാമല്ലോ. അവിടെ താഴെയുള്ള തെരുവിൽ എന്റെ അപ്പത്തിനു വേണ്ടി എനിക്ക് ഭിക്ഷയാചിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു, എന്റെ അപ്പത്തിനു വേണ്ടി ഭിക്ഷയാടുന്നത് അതിനേക്കാളും ഉത്തമമായിരിക്കും. യഹൂദന്മാരുടെ കണ്ണുകൾ ഇപ്പോഴും പണത്തിൽ തന്നെയാകുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? നോക്കൂ, അതിനേക്കാളും നല്ലത് അദ്ദേഹത്തിന്റെ പേര് സ്വർണത്തിൽ പതിപ്പിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ താഴെച്ചെന്ന് ഉപ്പ് ബിസ്ക്കറ്റും കഴിച്ച് തോട്ടിലെ വെള്ളവും കുടിച്ച് ദൈവവുമായിട്ട് ഐക്യത്തിലും സത്യത്തിലുമാണെന്ന് അറിഞ്ഞു ജീവിക്കുന്നത്, ആ കെട്ടിടത്തിൽ എന്റെ പേര് സ്വർണ ലിപികളിൽ എഴുതപ്പെട്ട് ദൈവത്തിൽ നിന്നും അകന്നാണ് ജീവിക്കുന്നത് എന്നറിയുന്നതിനേക്കാളും നല്ലതാകുന്നു. എനിക്കതറിയാം. ഇതിലും കൂടുതൽ എന്നെ കേൾക്കുവാൻ നിൽക്കാതെ അദ്ദേഹം അകത്തേക്ക് കടന്നുപോയി. എന്നാൽ അതാണ് കാര്യം, നിങ്ങൾക്ക് ദൈവത്തെ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ കഷണങ്ങൾ ായി മുറിച്ചിട്ട് അതിനെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് വിളിച്ചുകൊണ്ട് മൂന്ന് ദൈവങ്ങളായി ഒരു യഹൂദന്റെ കയ്യിൽ കൊടുക്കുവാൻ കഴിയുകയില്ല. അവന്റെ ഒന്നാമത്തെ കൽപ്പന തന്നെ, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, ഞാൻ നിന്റെ ദൈവമാകുന്നു. യേശു എന്താണ് പറഞ്ഞത്? ഇസ്രായേലെ കേൾക്ക, ഞാൻ നിന്റെ ഏക ദൈവമായ കർത്താവാകുന്നു. മൂന്ന് ദൈവങ്ങളല്ല, നിങ്ങൾക്കൊരിക്കലും അങ്ങനെ അവർക്കത് കൊടുക്കാൻ പറ്റുകയില്ല. ഇല്ല, മൂന്ന് ദൈവങ്ങളെ കുറിച്ച് ഒരു പ്രവാചകനും ഒരിക്കലും സംസാരിക്കുകയില്ല. ഇല്ല, ഒരിടത്തുമില്ല. നിങ്ങൾക്കൊരിക്കലും അങ്ങനെ ഒരു കാര്യം കേൾക്കാൻ കഴിയുകയില്ല. ഇല്ല ശ്രീമാൻ, അത് വിഗ്രഹാരാധനയും പുറജാതീയവുമായിട്ട് അതിൽ നിന്നാണ് ഇത് കടന്നു വന്നിരിക്കുന്നത്. അതെ ശ്രീമാൻ, ശ്രദ്ധിക്കുക. എന്നാൽ ഈ പ്രവാചകന്മാർ വരും. അതുമാത്രമല്ല, ഈ പ്രവാചകന്മാർ ഇപ്പോൾ വെളിപാട് 11-ാം അധ്യായമാകുന്നു. അതിന്റെ ചില ഭാഗങ്ങൾ നാം വായിച്ചു കഴിഞ്ഞു. നാം അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളത് വായിക്കുകയും ടേപ്പുകളിൽ നിന്നുമായി മറ്റുമായി അത് കേൾക്കുകയും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ പരിപൂർണമായും പ്രവാചകന്മാർക്കുള്ള അടയാളങ്ങൾ ശരിക്കും ന്യായീകരിക്കപ്പെട്ട പ്രവാചകന്മാരാകുന്നു. അപ്പോൾ ഇസ്രായേൽ അവരെ കേൾക്കാൻ പോവുകയാണ്. ഇപ്പോൾ യഹോവ സാക്ഷികളായ എന്റെ സ്നേഹിതരോട് പറയുകയാണ്, ഈ 144,000 പേർക്ക് മണവാട്ടിയുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അതിനെ താങ്ങുന്നതിനായി തിരുവെഴുത്തിന്റെ ഒരംശം പോലുമില്ല. ഇല്ല ശ്രീമാൻ, അവർ അതാകുന്നില്ല. അവർ യഹൂദന്മാരാകുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവർ ദാനിയലിന്റെ 70 ആഴ്ചവട്ടക്കാലത്തിന്റെ അവസാനത്തെ 3.5 വർഷത്തിന്റെ സമയകാലത്ത് വിളിച്ചു പുറത്താക്കപ്പെട്ടു. ഇപ്പോൾ അത് ഞാനത് ഉദ്ധരിച്ച് പറയാറുണ്ടായിരുന്നു. അതധികമായിട്ട് ഇവിടെയുള്ള നിങ്ങൾക്ക് വേണ്ടിയല്ല, എന്നാൽ നോക്കൂ, ഈ ടേപ്പുകൾ എല്ലായിടത്തുമുള്ള ജനങ്ങളുടെ അടുക്കിലേക്ക് പോകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ അത് വീണ്ടും ഉദ്ധരിച്ച് പറയുന്നത് കേട്ടിരിക്കും. ഇത് ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ അവർ എങ്ങനെയാണ് അന്ധരാക്കപ്പെട്ടതെന്ന് നോക്കുക. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? യേശു അല്ലെങ്കിൽ ദൈവത്തിന് യഹൂദന്മാരെ, അവർ യേശുവിനെ തിരിച്ചറിയാതിരിക്കേണ്ടതിന് അവരെ അന്ധരാക്കേണ്ടി വന്നു. അവരത് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രം, അതായത് അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് അവർ അവരുടെ ശരിയായ നിലയിലായിരുന്നെങ്കിൽ അത് ഇപ്രകാരം ന്യായപ്രമാണത്തിനടിയിൽ ദൈവം അവർക്കൊരു പ്രവാചകനെ കുറിച്ച് കൽപ്പിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ യേശു ചെയ്യുന്നത് കണ്ടിട്ട് തിരിച്ചറിയാനിടയായിരുന്നെങ്കിൽ ഇതാകുന്നു മശിഹ എന്ന് അവർ പറയുമായിരുന്നു. എന്തുകൊണ്ടായിരുന്നു അത്? ആ കാലഘട്ടത്തിൽ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരായ അവന്റെ അപ്പോസ്തോലന്മാരും മറ്റും ഈ അടയാളങ്ങൾ കാണുകയും അത് തിരിച്ചറിയുകയും ചെയ്തു. എന്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് കഴിഞ്ഞില്ല? നോക്കൂ, അവർ അന്ധരാക്കപ്പെട്ടിരുന്നു. അവർക്കത് കാണാൻ കഴിഞ്ഞില്ല. അവർ ഇതുവരെയും കാണുന്നുമില്ല. ഒരുവട്ടം ഇസ്രായേൽ ഒരു രാജ്യമായി ജന്മമെടുക്കുന്നതുവരെ അവർ അത് കാണുകയില്ല. ആ വചനത്തിന് പരാജയപ്പെടാൻ കഴിയില്ല. ഓർക്കുക, വചനത്തിന് പരാജയപ്പെടാൻ കഴിയില്ല. നിങ്ങൾക്ക് എത്രയധികം ഉത്തേജനമുണ്ടായാലും മറ്റെന്തെല്ലാം സംഭവിച്ചിരുന്നാലും ഞാൻ കാര്യമാക്കുന്നില്ല, ആ വചനത്തിന് പരാജയപ്പെടാൻ കഴിയില്ല. അത് ദൈവം എപ്രകാരം സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നുവോ കൃത്യമായും അതുപോലെ തന്നെ സംഭവിക്കാൻ പോകുകയാകുന്നു. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ കാര്യങ്ങൾ സംഭവിക്കേണ്ടത് ആവശ്യമാണെന്ന് നാം മനസ്സിലാക്കുന്നു. ആ കാരണത്താലാണ് അവൻ പ്രവാചകനായി സ്വയം അവനെ തന്നെ സമ്പൂർണമായി വെളിപ്പെടുത്തിയിട്ടും അവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയത്. അതേപോലെ കിണറ്റിക്കരയിൽ നിന്നിരുന്ന ശമരിയക്കാരി സ്ത്രീയുടെ കാര്യത്തിലുമായിരുന്നു. അവൻ അതുവരെ ഒരിക്കലും ശമരിയയിൽ പോയിരുന്നില്ല. അവൻ അതുവഴി പോകേണ്ടത് ആവശ്യമാണെന്ന് പറയുകയും അതുവഴി കടന്നുപോകുകയുമായിരുന്നു. അവിടെ അതാ ആ സ്ത്രീ നിൽപ്പുണ്ടായിരുന്നു. അവളുടെ ആ അവസ്ഥയിലും ആ കാലത്തുണ്ടായിരുന്ന പുരോഹിതന്മാരെയും മറ്റുള്ളവരെക്കാളും സുവിശേഷം സ്വീകരിക്കാൻ നന്നായി മെച്ചപ്പെട്ട ഒരവസ്ഥയിൽ അവളായിരുന്നു. അവളത് സ്വീകരിച്ചു തീർച്ചയായും. ഇപ്പോൾ നോക്കൂ, എന്നാൽ അവരുടെ എല്ലാം തള്ളിക്കളയലിന്റെ മുമ്പിലും അവരുടെ തന്നെ ഇടയിലുമുണ്ടായിരുന്ന ഏറ്റവും കുലീനനായ ഒരു മനുഷ്യൻ അത് തിരിച്ചറിയുകയും അവൻ ദൈവത്തിൽ നിന്ന് മയക്കപ്പെട്ട ഉപദേശകനാണെന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. അധിക നാളുകളായിട്ടുള്ള ദക്ഷിണ സംസ്ഥാനത്തിലുള്ള പ്രശസ്ത ഡോക്ടർമാരിൽ ഒരുവനോട് അദ്ദേഹത്തിന്റെ തന്നെ കാര്യാലയത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ലൂയിവിലെ ഒരു നല്ല വിദഗ്ധനായ വ്യക്തിയും ഒരു യഥാർത്ഥ ഊർജ്ജസ്വലനായ വ്യക്തിയുമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഡോക്ടർ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ശരി. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വൈദ്യശാസ്ത്ര ചിഹ്നത്തെ ശ്രദ്ധിച്ചിരുന്നു. അതിലൊരു സർപ്പം ഒരു വടിമേൽ ചുറ്റപ്പെട്ടതായി കണ്ടിരുന്നു. അതെന്തർത്ഥത്തിനായി നിലകൊള്ളുന്നതാണ്? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, അത് ഈ കാര്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അത് മോശം മരുഭൂമിയിൽ വെച്ച് പിത്തള സർപ്പത്തെ ഉയർത്തിയപ്പോൾ അത് ദിവ്യ രോഗശാന്തിയുടെ പ്രതീകമായിരുന്നു. നോക്കൂ, അതൊരടയാളം മാത്രമാകുന്നു. അത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരടയാളം മാത്രമായിരുന്നു. ഇന്ന് മരുന്ന് ദൈവിക രോഗശാന്തിയുടെ ഒരു അടയാളമാകുന്നു. അവരിൽ പലരും അത് വിശ്വസിക്കുന്നില്ലെങ്കിലും യഥാർത്ഥത്തിൽ നല്ല വൈദ്യന്മാർ അത് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അവരിൽ ചിലർ അത് വിശ്വസിക്കുന്നില്ല. എന്നാൽ അവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നതായ അതേ അടയാളം സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയെ സാക്ഷീകരിക്കുന്നു. നോക്കൂ, അത് ശരിയാണ്. വൈദ്യശാസ്ത്രത്തിന്റെ ചിഹ്നത്തിൽ ഒരു പിത്തള സർപ്പം ഒരു വടിമേൽ അടയാളമായി തൂങ്ങിക്കിടക്കുന്നു. ഇപ്പോൾ ഈ യഹൂദന്മാരെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ജനങ്ങളുടെ കണ്ണുകളിന്മേൽ അന്ധതയുടെ ചെതുമ്പലുകളായിരുന്നു. അവർക്ക് അവർ നിസ്സഹാരായിരുന്നു. അത് ദൈവം അവിടെ അവരുടെ മേൽ ഇട്ടതായിരുന്നു. അത് അവരുടെ കണ്ണിന്മേൽ അവർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ഈ പ്രവാചകന്മാർ വരുന്ന കാലഘട്ടം വരെയും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ഇടയിലേക്ക് മിഷനറിമാരെ അയക്കുകയോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാൻ പറ്റും. എന്നാൽ ഈ പ്രവാചകന്മാർ രംഗത്ത് വരുന്നതുവരെ ഇസ്രായേൽ ഒരിക്കലും മാനസാന്തരപ്പെടുകയില്ല. അത് സംഭവിക്കുന്നത് അന്യജാതി സഭ എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷമായിരിക്കും. ഇത് കാളയുടെ കാലത്തിന് സിംഹത്തിന്റെ വിളി കേൾക്കാൻ കഴിയാത്തതുപോലെയാകുന്നു. കാരണം ദൈവം തന്റെ വചനത്തിൽ ഒരു കാളയുടെ ആത്മാവ് പുറപ്പെട്ടുപോയി എന്ന് പറഞ്ഞിരിക്കുന്നു. മതപരിഷ്കരണത്തിന്റെ കാലത്ത് ഒരു മനുഷ്യന്റെ ആത്മാവ് പുറപ്പെട്ടു പോയതായി നാം കാണുന്നു. നോക്കൂ, ആ ഒരു കാര്യം മാത്രമേ അവർക്ക് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അവിടെ ഇപ്പോൾ അവർ അന്ധരാക്കപ്പെട്ടിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം ഇത് മാത്രമാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ജാതികളുടെ കാലം കഴിയുന്ന ഒരു കാലം വരുന്നുണ്ട്. ഒരു വൃക്ഷമുണ്ട്, അതിന്റെ വേരുകൾ യഹൂദരായിരുന്നു. എന്നാൽ അത് മുറിച്ചുകളയപ്പെട്ടിട്ട് ജാതികളെ അതിൽ ഒട്ടിച്ചേർക്കുകയും ആ കാട്ടൊലിവ് മരം അതിന്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയും ആകുന്നു. ഇപ്പോൾ അന്യജാതി മണവാട്ടിയെ ഞാൻ സംസാരിക്കുന്നതായ മണവാട്ടി വൃക്ഷത്തിൽ നിന്നും മുറിച്ച് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവം അവിശ്വസിക്കുന്നവരായ അന്യജാതികളെ ഉറങ്ങുന്ന കന്യകമാരായി ഒരു വശത്തേക്ക് തുടച്ചു നീക്കിയിട്ട് വീണ്ടും അതിൽ ഒട്ടിച്ചേർക്കും. അവനത് ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ആ സമയം വരെയും നിങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് അറിയേണ്ടത് ആവശ്യമാകുന്നു. നിങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ കൊള്ളാം, അത് നന്നായ കാര്യമാകുന്നു. നിങ്ങൾക്കറിയില്ല എങ്കിൽ നിങ്ങൾ ഇരുട്ടിൽ തപ്പിത്തടയുകയാണ്. ഇപ്പോൾ ആ കാലഘട്ടത്തിലാണ് യഹൂദന്മാർ മാനസാന്തരപ്പെടാൻ പോകുന്നത്. ഇപ്പോഴത്തെ സഭാകാലഘട്ടത്തെ പോലെ തന്നെ അഭിഷേകം ചെയ്യപ്പെട്ട വാഗ്ദത്തത്തിന്റെ ശക്തിയുടെ കീഴിൽ അവർ ക്രിസ്തുവിനെ സ്വീകരിക്കും. എന്നാൽ ഇപ്പോൾ അന്യജാതി ഇവിടെ ഉള്ളപ്പോഴല്ല. ഇപ്പോൾ നമുക്ക് വെളിപാടിന്റെ 11 അധ്യായത്തിലെ ഈ രണ്ട് പ്രവാചകന്മാരും ഏതു തരത്തിലുള്ള സന്ദേശമാണ് പ്രസംഗിക്കാൻ പോകുന്നതെന്ന് കാണാൻ കഴിയും. അവർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും നിങ്ങൾക്ക് വ്യക്തമായി ഇവിടെ കാണാൻ കഴിയും. എന്തുകൊണ്ടാണെന്നാൽ ആ ശേഷിച്ച അല്ലെങ്കിൽ മുൻനിർണയിക്കപ്പെട്ട 144,000 പേരും ദൈവത്തിന്റെ മുദ്ര സ്വീകരിക്കും. നമുക്കത് വായിക്കാം. ഇപ്പോൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. കഴിയുമെങ്കിൽ നിങ്ങളും എന്നോടൊപ്പം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ 7 അധ്യായത്തിൽ ഞാനിത് വീണ്ടും പരാമർശിക്കുന്നതാണ്. ഇപ്പോൾ ഇത് 6-ാം മുദ്രയ്ക്കും 7-ാം മുദ്രയ്ക്കും ഇടയിലാകുന്നു. അതിന്റെ ശേഷം ഈ മുദ്രകൾക്ക് ശേഷം 6-ാം മുദ്ര തുറക്കപ്പെട്ടു. അത് ഉപദ്രവകാലമാകുന്നു. എല്ലാവരും അതിപ്പോൾ മനസ്സിലാക്കുന്നുണ്ടോ? 6-ാം മുദ്ര തുറക്കപ്പെട്ടിട്ട് മഹാകഷ്ടകാലം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം എന്താകുന്നു? അതിനുശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയുടെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. 4 ദൂതന്മാർ. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്കു നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട് നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുമ്പോളും ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തരുത് എന്ന് ഉറക്കം വിളിച്ചു പറഞ്ഞു. ഇത് മണവാട്ടിയുടേതല്ല, ദാസന്മാരുടേതാകുന്നു. പുത്രന്മാരുടെയല്ല, ദാസന്മാരുടെയാകുന്നു. ഇസ്രായേൽ എല്ലായ്പ്പോഴും ദൈവത്തിന്റെ ദാസന്മാരായിരുന്നു. സഭ അവന്റെ പുത്രന്മാരാകുന്നു. നോക്കൂ, അത് ജന്മത്താലാകുന്നു. ഇസ്രായേൽ അവന്റെ ദാസന്മാരാകുന്നു. ശ്രദ്ധിക്കുക, എല്ലാ സ്ഥാനത്തും എല്ലായ്പ്പോഴും ആകുന്നു. അബ്രഹാം അവന്റെ ദാസനാകുന്നു. നാം ദാസന്മാരല്ല, നാം മക്കളാകുന്നു, പുത്രന്മാരും പുത്രിമാരും. അതെ, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ. ഇപ്പോൾ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇപ്പോൾ അവരെക്കുറിച്ച് വായിക്കാൻ പോകുന്ന ഭാഗം വളരെ ശ്രദ്ധയോടെ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവർ 144,000 പേർ. അവൻ കൃത്യമായി അവരെ പേർ വിളിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ഇംഗ്ലീഷുകാരനായ ഇസ്രായേൽ വിവേചകൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ അതിന്റെ അർത്ഥത്തെ എടുത്തു മാറ്റുന്നു എന്ന് നോക്കുക. യഹൂദ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000 ഗോത്രം എന്നവർ വിളിക്കപ്പെടുന്നു. രൂബൻ ഗോത്രത്തിൽ 12,000 ഗാദ് ഗോത്രത്തിൽ 12,000 ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങളുടെ ഗോത്രങ്ങളെ ശ്രദ്ധിക്കുക. ആശേർ ഗോത്രത്തിൽ 12,000 നഫ്താലി ഗോത്രത്തിൽ 12,000 മനശ്ശെ ഗോത്രത്തിൽ 12,000 ശിമയോൻ ഗോത്രത്തിൽ 12,000 ലേവി ഗോത്രത്തിൽ 12,000 ഇസഖാർ ഗോത്രത്തിൽ 12,000 ഇസഖാർ എന്നത് ഉച്ചരിക്കുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. 12,000 സെബൂലൻ ഗോത്രത്തിൽ 12,000 യോസഫ് ഗോത്രത്തിൽ 12,000 ബെന്യാമിൻ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000 ഇപ്പോൾ 12 ഗോത്രങ്ങളും ഒരു ഗോത്രത്തിൽ നിന്നും 12,000 ആകുന്നു. അതിന്റെ 12 ഗുണം എത്രയാകുന്നു? അത് 144,000 ആകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവരെല്ലാം ഇസ്രായേൽ ഗോത്രത്തിൽപ്പെട്ടവരാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇതിനുശേഷം ഇപ്പോൾ ഇവിടെ ഇതാ വേറൊരു കൂട്ടം കടന്നു വരുന്നു. ഇപ്പോൾ മണവാട്ടി പോയി കഴിഞ്ഞിരിക്കുന്നു, നമുക്കതറിയാം. എന്നാൽ ഈ കൂട്ടർ കടന്നു വരുന്നത് ശ്രദ്ധിക്കുക. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാനാവാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്നവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന്റെ മുമ്പിൽ കവണ്ടി വീണു, ദൈവത്തെ നമസ്കരിച്ചു. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, ഇപ്പോൾ അവനിവിടെ മൂപ്പന്മാരുടെ മുമ്പിലായിരിക്കുന്നു, അത് നാം അവനെ എല്ലാ മുദ്രകളിൽ കൂടെയും കണ്ടിരുന്നു. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ളനിലേങ്കി ധരിച്ച ഇവർ ആർ? ഇപ്പോൾ യോഹന്നാൻ ഒരു യഹൂദനായിരിക്കെ തന്റെ സ്വന്തം ജനങ്ങളെ അവൻ തിരിച്ചറിഞ്ഞു. അവനവരെ അവരുടെ ഗോത്രമുറ അനുസരിച്ച് കണ്ടിരുന്നു. അത് ശരിയല്ലേ? അവൻ ഓരോ ഗോത്രവും തിരിച്ചറിഞ്ഞ് ഓരോ ഗോത്രത്തെയും വിളിച്ചു. എന്നാൽ ഇപ്പോൾ ഈ കാര്യങ്ങളെ കണ്ടപ്പോൾ അവൻ ഒരു തരത്തിൽ സംഭ്രമിച്ചുപോയി. മൂപ്പൻ അത് മനസ്സിലാക്കിയിട്ട് അവനോട് ചോദിച്ചു, വെള്ളനിലേക്ക് ധരിച്ചിരിക്കുന്ന ഇവർ ആർ? അവർ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇപ്പോൾ യോഹന്നാൻ അതിന് ഉത്തരം പറയുകയാണ്, യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. യോഹന്നാന് അവരെ അറിയില്ലായിരുന്നു. നോക്കൂ, അതിൽ എല്ലാ വംശക്കാരും ഭാഷക്കാരും ദേശക്കാരും ഉണ്ടായിരുന്നു. അവൻ എന്നോട് പറഞ്ഞത് ഇവർ മഹാകഷ്ടത്തിൽ നിന്നും വന്നവർ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അത് മഹാക്ലേശമാകുന്നു. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികൾ അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിൽ മുമ്പിലിരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവന് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് മുദ്രയുടെ തുറക്കലിനെ സമീപിക്കാം. ആദ്യം നാം കണ്ടവർ അവരെല്ലാം ഇസ്രായേലിയറായിരുന്നു എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുവോ? അതിനുശേഷം നാം വിശുദ്ധീകരിക്കപ്പെട്ട സഭയെ കാണുന്നു. അത് മണവാട്ടിയല്ല, മഹാകഷ്ടത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട സഭയെ നോക്കൂ. മനസ്സിലായോ? അവർ ഇവിടെ കടന്നു വരുന്നു. അവർ യഥാർത്ഥമായി ഹൃദയത്തിൽ ആത്മാർത്ഥതയോടുകൂടിയ ഒരു വലിയ പുരുഷാരം മഹാകഷ്ടതയിൽ കൂടെ കടന്നു വരുന്നതാകുന്നു. അത് മണവാട്ടി സഭയല്ല, മണവാട്ടി സഭ പോയി കഴിഞ്ഞിരിക്കുന്നു. അവിടെ അത് സഭയാകുന്നു. ഇപ്പോൾ അതിന് കുറച്ച് സമയം കഴിഞ്ഞാൽ ഉടനെ തന്നെ സിംഹാസനം ഒരുക്കപ്പെടുമെന്നും അവർ ഓരോരുത്തരും ന്യായവിധിക്കായി നിൽക്കുമെന്നും യേശു പറഞ്ഞിട്ടുള്ളതായി നാം കാണുന്നു. ഇപ്പോൾ ഈ ജനങ്ങൾ അവർ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയിടപ്പെട്ടവരായി നാം കാണുന്നു. അത് ശരിയല്ലേ? ഇവർ യഹൂദന്മാരാകുന്നു. ജീവനുള്ള ദൈവത്തിന്റെ മുദ്ര എന്താണ്? ഇപ്പോൾ ആരുടെയും പേരെടുത്തോ ആരുടെയെങ്കിലും വികാരത്തെ വേദനപ്പെടുത്തുന്നതിനോ അല്ല ഇത് പറയുന്നത്. ഞാനിത് പറയുന്നു എന്ന് മാത്രം. നോക്കൂ, നിങ്ങൾക്കറിയാമോ, പണ്ഡിതരായ പല എഴുത്തുകാരും ഈ വിഷയത്തെക്കുറിച്ച് എഴുതിയത് വായിച്ചറിഞ്ഞതിനു ശേഷം ഞാൻ പറയുകയാണ്, രക്തത്താൽ കഴുകപ്പെട്ട ഈ വലിയ പുരുഷാരം ഇവിടെയുള്ളത് യഥാർത്ഥത്തിൽ മണവാട്ടിയാകുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. നിങ്ങൾക്കറിയാമോ, മറ്റ് പല വേദപണ്ഡിതന്മാരും 144,000 പേർ മണവാട്ടിയാകുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. അവിടെ ശരിയായ എന്തോ എന്ന് കൂട്ടിയോജിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ തെറ്റായിട്ടെന്തോ ആയിരിക്കുന്നു, കാരണം അവിടെ ഇപ്പോൾ എന്തോ തെറ്റായിരിക്കുന്നു. ശ്രദ്ധിക്കുക, നമ്മുടെ അഡ്വന്റിസ്റ്റുകാരായ സഹോദരന്മാർ പറയുന്നത് ദൈവത്തിന്റെ മുദ്ര ശബത്ത് ദിവസം ആചരിക്കുന്നതാകുന്നു എന്നാണ്. നിങ്ങൾക്കതറിയാം. എന്നാൽ ശബത്തോ അല്ലെങ്കിൽ ശബത്ത് ദിവസം ആചരിക്കുന്നതോ ദൈവത്തിന്റെ മുദ്രയാണെന്ന് കാണിക്കുന്നതായ ദൈവത്തിന്റെ വചനത്തിന്റെ ഒരംശമെങ്കിലും കാണിച്ചു തരാൻ ഞാൻ ആവശ്യപ്പെടുന്നു. നോക്കൂ, ഇതാരോ ഉണ്ടാക്കിയെടുത്ത ഒരാശയമാകുന്നു. എന്നാൽ നിങ്ങൾ എഫെസ്യർ 4:30 വായിക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത് എന്നവിടെ പറഞ്ഞിരിക്കുന്നു. അതേ ശ്രീമാൻ, മധ്യസ്ഥയുടെ ജോലി തീർന്നു കഴിഞ്ഞ് നിങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുമ്പോൾ ക്രിസ്തു തന്റെ സ്വന്തത്തെ വീണ്ടെടുക്കുന്നതിനായി വരുന്നു. നിങ്ങൾ മുദ്രയിടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് അടുത്ത ഉണർവിയോഗം വരെയല്ല. നിങ്ങൾ ഒരിക്കൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട് കഴിയുമ്പോൾ അതൊരു പൂർത്തിയായി കഴിഞ്ഞ പ്രവൃത്തിയാകുന്നു. അതായത് ദൈവം നിങ്ങളെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് അകന്നു പോകുന്ന കാര്യമേയില്ല. നിങ്ങൾ പറഞ്ഞേക്കാം, എനിക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയിട്ടുണ്ടായിരുന്നു, എന്നാൽ ഞാൻ അകന്നുപോയി. ഇല്ല, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് വീണ്ടെടുപ്പ് നാൾ വരെ ഉണ്ടായിരിക്കും എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അതെ, നിങ്ങൾ അവനോട് വെറുതെ തർക്കിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് കാണുക, നിങ്ങളുടെ വീണ്ടെടുപ്പ് നാൾ വരെ എന്നാകുന്നു. ശ്രദ്ധിക്കുക, തെരഞ്ഞെടുപ്പ് പ്രകാരം അവർ ശേഷിച്ചവരാകുന്നു. ഈ യഹൂദന്മാർ തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഇപ്പോൾ ശേഷിച്ചവരാകുന്നു. യഹൂദന്മാർക്കായുള്ള ഏലിയാവിന്റെ ആദ്യത്തെ ശുശ്രൂഷയുടെ കാലത്ത് 7,000 വിശ്വാസികളെ ദൈവത്തിന്റെ കരങ്ങളാൽ കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്നു. എന്നാൽ ഈ ശേഷിപ്പിന്റെ കാലത്തിൽ അവരുടെ സമയം വരുമ്പോഴേക്ക് അവിടെ 144,000 പേരാണ് തെരഞ്ഞെടുപ്പിന് പ്രകാരം മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ആ കാലത്തിന്റെ സന്ദേശം വരുമ്പോൾ ആ സന്ദേശം വിശ്വസിക്കുന്നവർ 144,000 പേർ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, ഓ സഹോദര ഒരു മിനിറ്റ് നിൽക്കൂ, ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. ശരി, ഞാൻ ഒരിക്കലും അവിടെ അത് വായിച്ചിട്ടുമില്ല. ശരി, ഇപ്പോൾ ഇത് ശരിയാണോ അതോ തെറ്റാണോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് കടന്ന് അവിടെ ഇതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും എവിടെയെങ്കിലും കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ പറയുന്നത് ശരി തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ കുറിച്ചുകൊണ്ട് വന്നിരുന്നില്ല, എന്നാൽ അതെന്റെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരുന്നു. നമുക്കിതിന്റെ അവസാനത്തേതായ 30-ാം വാക്യത്തിലേക്ക് കടക്കാം. അതിലേക്ക് നാം കഴിഞ്ഞ രാത്രിയിൽ 6-ാം മുദ്രയുടെ അവസാനത്തിൽ 30-ാമത്തെ വാക്യത്തിൽ പോയിരുന്നു. ഇപ്പോൾ നാം അത് വായിച്ചിട്ട് 31-ാം വാക്യം നമ്മെ എവിടെ എത്തിക്കുന്നു എന്ന് നോക്കാം. മനസ്സിലായോ? മനുഷ്യപുത്രൻ തേജസ്സോടെ വരുന്നത് കാണും. ഇപ്പോൾ 31-ാം
വാക്യം.
അവൻ തന്റെ ദൂതന്മാരെ കാഹളധ്വനിയോടുകൂടെ അയക്കും. അവർ അവന്റെ വൃദ്ധന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. അവന്റെ വൃദ്ധന്മാർ കൂട്ടിച്ചേർക്കപ്പെടും. എന്താകുന്നു ഇത്? മഹാകഷ്ടകാലത്തിന്റെ സമയമാകുന്നു. അപ്പോൾ ദൈവം തന്റെ വൃദ്ധന്മാരെ വിളിക്കും. അത് ആ കാലത്തെ തെരഞ്ഞെടുക്കപ്പെട്ട യഹൂദന്മാരാകുന്നു. തിരുവെഴുത്ത് അതിനെക്കുറിച്ച് പറയുന്നു. പൗലൂസ് അതിനെക്കുറിച്ച് പറയുന്നു, അത് തെരഞ്ഞെടുപ്പിന് പ്രകാരമാകുന്നു. അപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പിന് പ്രകാരം 144,000 പേർ അക്ഷരാർത്ഥത്തിൽ അവിടെയുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളിൽ നിന്നും ആ സന്ദേശത്തെ വിശ്വസിക്കും. ഏലിയാവിന്റെ പ്രവചനകാലത്ത് പലസ്തീനിൽ ദശലക്ഷക്കണക്കിന് യഹൂദന്മാരുണ്ടായിരുന്നു. അതിൽ നിന്നും രക്ഷിക്കപ്പെട്ടവർ 7,000 പേർ മാത്രമായിരുന്നു. ഇപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിന് പ്രകാരമാകുന്നു. അവിടെ ദശലക്ഷക്കണക്കിന് യഹൂദന്മാർ അവരുടെ സ്വന്തം നാട്ടിലേക്ക് ഒരുമിച്ച് കൂടി വന്നുകൊണ്ടിരിക്കുന്നു. അതിപ്പോൾ ഒരു രാജ്യമായി തീർന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടെ ദശലക്ഷക്കണക്കിന് ജനങ്ങളുണ്ടായിരിക്കും. എന്നാൽ അവരിൽ നിന്നും 144,000 പേർ മാത്രം എടുക്കപ്പെടും. അവർ ആ സന്ദേശം കേൾക്കും. അന്യജാതി സഭയിലും അതേ കാര്യം തന്നെയായിരിക്കും. ഒരു മണവാട്ടിയുണ്ട്, അവൾ തെരഞ്ഞെടുക്കപ്പെട്ടവളാണ്. തെരഞ്ഞെടുപ്പിന് പ്രകാരം അവൾ വിളിക്കപ്പെട്ടിരിക്കും. ശ്രദ്ധിക്കുക, ഈ കാര്യങ്ങളെല്ലാം സമ്പൂർണമായും തെരഞ്ഞെടുക്കപ്പെട്ട വിശ്വാസികളുടെ കൂട്ടമായ സഭയെ പ്രതിനിധാനം ചെയ്യുന്നു. മറ്റുള്ളവർ അത് വിശ്വസിക്കുകയില്ല. നിങ്ങൾക്കവരോടത് പറയാം. നിങ്ങൾക്കൊരു മനുഷ്യനോട് ഒരു സത്യം പറഞ്ഞിട്ട് തിരുവെഴുത്തിനാൽ അത് തെളിയിക്കപ്പെട്ടിട്ട് അതിനുശേഷം അത് ന്യായീകരിച്ച് കാണിച്ചു കൊടുക്കാൻ കഴിയും. അപ്പോൾ അവൻ പറയുകയാണ്, ഞാനത് വിശ്വസിക്കുന്നില്ല. പിന്നെ അതുമായിട്ട് ഇനിയും മൂടത്തരം കാണിക്കരുത്, അങ്ങനെ ചെയ്യരുതെന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ എറിയുന്നത് പോലെയാണ്. മനസ്സിലായില്ലേ? അവൻ പറഞ്ഞു, അവരെ ഒറ്റയ്ക്ക് വിട്ടേക്കുക. അവർ തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയാൻ വരികയും കാലുകൊണ്ട് നിങ്ങളെ ചവിട്ടി മെതിക്കുകയും ചെയ്യും. അവർ നിങ്ങളെ പരിഹസിക്കും. അവരെ വിട്ടകന്ന് ദൂരമാറിക്കൊള്ളുവിൻ. കുരുടൻ കുരുടനെ വഴികാട്ടിയാൽ. അധിക നാളുകളായിട്ടില്ല ഞാനൊരു വ്യക്തിയുടെ അടുക്കൽ പോയിരുന്നു. അദ്ദേഹം എന്റെ അടുക്കൽ വന്നിരുന്നു എന്ന് പറയുന്നതാണ് ശരി. അദ്ദേഹം ദിവ്യരോഗശാന്തിയെക്കുറിച്ച് അയാൾ പോകുന്നിടത്ത് എല്ലായിടത്തും തർക്കിക്കുമായിരുന്നു. അദ്ദേഹം എന്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ദിവ്യരോഗശാന്തിയിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, എന്റേതോ? എന്റേത് യാതൊരു ഗുണവും ചെയ്യുകയില്ല എന്ന് ഞാൻ ഊഹിക്കുന്നു, കാരണം എന്റേതായിട്ട് ഒന്നുമില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, ദൈവം പരിപൂർണനാണ്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ യാതൊരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയാൻ നിങ്ങൾ വളരെ താമസിച്ചുപോയിരിക്കുന്നു സ്നേഹിത. നിങ്ങളതിനുവേണ്ടി നീണ്ട സമയം കാത്തിരുന്നിട്ടുണ്ടാകാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെയും നിങ്ങൾക്കതേക്കുറിച്ച് തർക്കിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഇതിപ്പോൾ മറ്റൊരു കാലമാകുന്നു. അതിനെക്കുറിച്ച് സാക്ഷീകരിക്കാൻ ദശലക്ഷക്കണക്കിന് ജനങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്നു. മനസ്സിലായോ? ഞാൻ പറഞ്ഞു, മനുഷ്യ, അങ്ങനെ പറയുന്നതിന് നിങ്ങൾ വളരെ താമസിച്ചുപോയിരിക്കുന്നു. അയാൾ പറഞ്ഞു, കൊള്ളാം, ഞാനത് വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ പറഞ്ഞു, തീർച്ചയായും ചെയ്യരുത്, നിങ്ങൾക്കത് കഴിയില്ല. മനസ്സിലായില്ലേ? അദ്ദേഹം പറഞ്ഞു, എന്നെ അന്ധനാക്കൂ. നിങ്ങൾക്ക് പൗലോസിനെ പോലെ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ എന്നെ അന്ധനാക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അന്ധനായിരിക്കുമ്പോൾ പിന്നെ എനിക്ക് എങ്ങനെ അത് ചെയ്യാൻ കഴിയും? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പിതാവ് നിന്നെ സത്യത്തിന് അന്ധനാക്കിയിരിക്കുന്നു. നീ നേരത്തെ തന്നെ അന്ധനായിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുകയില്ല. നിങ്ങൾക്ക് എന്ത് തന്നെ ചെയ്യാൻ കഴിഞ്ഞാലും, എത്ര തെളിവുകൾ കൊണ്ടുവന്ന് അത് തെളിയിക്കാൻ കഴിഞ്ഞാലും, അല്ലെങ്കിൽ അതുപോലെ എന്ത് തന്നെയായാലും ഞാൻ കാര്യമാക്കിയില്ല. ഞാൻ അപ്പോഴും അത് വിശ്വസിക്കുകയില്ല. ഞാൻ പറഞ്ഞു, തീർച്ചയായും അത് അവിശ്വാസികൾക്ക് വേണ്ടിയുള്ളതല്ല, അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാകുന്നു. അതാകുന്ന കാര്യം മനസ്സിലായില്ലേ? എന്തായിരുന്നു അത്? നോക്കൂ, അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും തെരഞ്ഞെടുപ്പില്ല എന്ന്. അതുമായി പിന്നെ മൂടത്തരം കാണിക്കരുത്. യേശു അതേ കാര്യം തന്നെ ചെയ്തിട്ട് അവൻ പറഞ്ഞു, അവരെ വിടുവിൻ, കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴില്ലേ? എന്നാൽ അവൻ ആ വേശ്യാസ്ത്രീയുടെ അടുക്കലെത്തിയപ്പോൾ അത് അവളുടെ മേൽ അഗ്നി പതിപ്പിച്ചു. എന്തായിരുന്നു അത്? അതൊരു തെരഞ്ഞെടുക്കപ്പെട്ട വിത്ത് അവിടെ കിടക്കുന്നതായിരുന്നു. നോക്കൂ, അതപ്പോൾ തന്നെ അത് കാണുന്നതിനിടയായി. അത് പത്രസിന്റെ അടുക്കലെത്തിയപ്പോൾ മുൻതെരഞ്ഞെടുക്ക തിരഞ്ഞെടുക്കപ്പെട്ട വിത്ത് അവിടെ കിടപ്പുണ്ടായിരുന്നിട്ട് നോക്കൂ, അവരത് കാണുന്നതിനിടയായി. പിതാവ് എനിക്ക് തന്നതൊക്കെയും അത് ഭൂതകാലമാകുന്നു. തന്നതൊക്കെയും എന്റെ അടുക്കൽ വരും, അവർ എന്റെ അടുക്കൽ വരും. ഓ ദൈവമേ, ഞാൻ അത് ഇഷ്ടപ്പെടുന്നു. അതേ ശ്രീമാൻ, ശ്രദ്ധിക്കുക, വിശ്വാസികൾ അത് വിശ്വസിക്കുന്നു, അവിശ്വാസികൾക്ക് അത് വിശ്വസിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ സർപ്പത്തിന്റെ സന്തതിയെക്കുറിച്ചും അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചും വാദിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളവരെ കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അവരത് കേൾക്കുകയില്ല എങ്കിൽ പിന്നെ മാറിക്കൊള്ളുക, അവരെ ഒറ്റയ്ക്ക് വിട്ടേക്കുക. നോക്കൂ, ദൈവം തർക്കിക്കുന്നില്ല, അവന്റെ മക്കളും അത് ചെയ്യുന്നില്ല. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ 144,000 മുൻകരുതിയെടുക്കപ്പെട്ട യഹൂദന്മാർ മൃഗത്തിന്റെ മുമ്പിലോ അവന്റെ വിഭാഗീയ സഭാപ്രസ്ഥാനങ്ങളുടെ മുമ്പിലോ അല്ലെങ്കിൽ പ്രതിമയുടെയോ അതുപോലെ എന്തു തന്നെയായാലും അതിന്റെ മുമ്പിൽ മുട്ടുകുത്തുകയില്ല. അവരുടെ രാജ്യം അതുമായിട്ട് ആ സമയത്ത് ഒരു ഉടമ്പടിയിൽ ആയിരിക്കുമ്പോൾ തന്നെയായാലും ചെയ്യില്ല. ഇസ്രായേൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടും. എന്നാൽ ഇവിടെ ഇതാ 144,000 പേർ, അവരത് ചെയ്യാൻ പോകുന്നില്ല. അതാണ് മുൻതെരഞ്ഞെടുക്കപ്പെട്ടവർ. അതേ കാര്യം തന്നെ നേരെ ഇവിടെ ഇപ്പോൾ അന്യജാതി സഭയിലുമായിട്ട് അതൊരു മുൻതിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടമാകുന്നു. അത്തരത്തിൽപ്പെട്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് അവരെ വലിച്ചിടാൻ കഴിയില്ല, അവരത് വിശ്വസിക്കുകയില്ല. ഇല്ല ശ്രീമാൻ, വെളിച്ചം ഒരുവട്ടം അവരുടെ മേൽ പതിഞ്ഞു കഴിയുമ്പോൾ അതവിടെ തന്നെ അപ്പോൾ അതിനെ ഉറപ്പിച്ചിരിക്കും. അവരത് സംഭവിക്കുന്നത് കണ്ടു, അതിനുശേഷം അത് ന്യായീകരിക്കപ്പെടുകയും ഇതുപോലെ തെളിയിക്കപ്പെടുകയും ചെയ്തു. അവരതിനെ ഈ വേദപുസ്തകത്തിൽ പരിശോധിച്ചു നോക്കിയിട്ട് ആ വചനം പോകുന്നത് അവർ കാണുന്നു. നിങ്ങളും അവരോടൊപ്പം വിട്ടുതരം കാണിക്കുന്നത് വിട്ടുകളയുന്നതാണ് നല്ലത്, കാരണം അവരത് വിശ്വസിക്കുന്നു. അത് തന്നെ, അത്രമാത്രം. അവർക്കത് വിശദീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്കത് കിട്ടിയിരിക്കുന്നു എന്നവർ അറിയുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ വളരെയധികം കാര്യങ്ങൾ എനിക്ക് വിശദീകരിക്കാൻ കഴിയാത്തതായിട്ടുണ്ട്. എന്നാൽ അത് എങ്ങനെയൊക്കെ ആയാലും യാഥാർത്ഥ്യമാണെന്ന് ഞാൻ അറിയുന്നു. ഹാ, അതെ, ശരി. ഈ സമയത്ത് ഇത് 6-ാമത്തെയും 7-ാമത്തെയും മുദ്രയ്ക്കിടയിലായിട്ട് അവൻ ഈ ജനങ്ങളെ വിളിക്കുന്നതിനെ കുറിച്ച് യേശു മത്തായിയുടെ 24-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളതിനെ കുറിച്ച് നാം ഇപ്പോൾ വായിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? കാഹളനാദങ്ങൾ ഇവിടെയും രണ്ട് സാക്ഷികളുമായിട്ട് കാഹളനാദത്തിന്റെ ശബ്ദം മുഴക്കപ്പെടുമ്പോൾ ഇത് ഈ രണ്ട് സാക്ഷികളുടെ കാഹളനാദം യഹൂദന്മാർക്ക് വേണ്ടിയുള്ള കൃപയുടെ കാലഘട്ടമായിരിക്കും. ഒരു കാഹളധ്വനി, നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു കാഹളധ്വനി, അവൻ പറഞ്ഞു, കാഹളധ്വനി മുഴക്കുക. ഇപ്പോൾ ഇവിടെയുള്ള 30-ാം വാക്യം ശ്രദ്ധിക്കുക. അവൻ തന്റെ ദൂതന്മാരെ, ഒന്നല്ല, അവിടെ അവർ രണ്ടുപേരാകുന്നു, മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. എന്താകുന്നു ഇത്? ദൈവം സംസാരിക്കാൻ തയ്യാറാകുമ്പോൾ അവിടെ ഒരു കാഹളധ്വനി ഉണ്ടാകും. അതെല്ലായ്പ്പോഴും അവന്റെ ശബ്ദമാകുന്നു. അത് യുദ്ധത്തിനുള്ള വിളിയാണ്. മനസ്സിലായില്ലേ? ദൈവം സംസാരിക്കുന്നു, ഈ ദൂതന്മാർ കാഹളധ്വനിയോടുകൂടെ കടന്നുവരും. നിങ്ങൾ ശ്രദ്ധിക്കുക, അവസാനത്തെ ദൂതന്റെ സന്ദേശത്തിലും കാഹളധ്വനി ഉണ്ടായിരുന്നു. ആദ്യത്തെ ദൂതന്റെ സന്ദേശത്തിൽ ഒരു കാഹളധ്വനി ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ദൂതനിലും അവനത് അയച്ചപ്പോൾ ഒരു കാഹളധ്വനി ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, എന്നാൽ മുദ്രകൾ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അവരെല്ലാം ഒരു കൂട്ടം ജനങ്ങളെ വിളിച്ചു പുറത്താക്കുന്നതിനു വേണ്ടിയുള്ള ഒരു മഹത്തായ ദൈവീക കാര്യത്തിലായിരുന്നു. അവിടെ ഒരു കാഹളനാദ ധ്വനി ഉണ്ടായിരിക്കുകയും 7 മുദ്രകളും തുറക്കപ്പെടുകയുണ്ടായി. ശ്രദ്ധിക്കുക, ആകാശത്തിന്റെ 6 മുതൽ 6 വരെയും 4 ദിക്കിൽ നിന്നും അവന്റെ വൃതന്മാരായ യഹൂദന്മാരെ കൂട്ടിച്ചേർക്കുവിൻ. അവൻ 6 മുദ്രകളെക്കുറിച്ച് പ്രസ്താവിച്ചിരുന്നത് നാം കണ്ടുകഴിഞ്ഞിരിക്കുന്നു. എന്നാൽ 7-ാമത്തതിനെക്കുറിച്ച് പ്രസ്താവിച്ചിരുന്നില്ല. അവൻ 7-ാമത്തെ മുദ്രയെക്കുറിച്ച് യാതൊന്നും ഇവിടെയും മറ്റൊരിടത്തും ഒരിക്കലും പറഞ്ഞിട്ടില്ല. നോക്കൂ, അവൻ നേരെ 32-ാം വാക്യത്തിലേക്ക് മുൻതിരിഞ്ഞെടുക്കപ്പെട്ട യഹൂദന്മാരെ വിളിച്ച് വേർതിരിക്കുന്ന സമയത്തെക്കുറിച്ചുള്ള ഉപമയിലേക്ക് തിരിഞ്ഞു പോകുകയാണ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, മനസ്സിലായില്ലേ? അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. അവൻ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ 6 മുതൽ 6 വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. ഇപ്പോൾ അവൻ തുടങ്ങിയാണ്. നോക്കുക, അവൻ 7-ാമത്തെ മുദ്രയെക്കുറിച്ച് യാതൊന്നും ഇവിടെ പറയുന്നില്ല. മനസ്സിലായില്ലേ? അവൻ 6-ാമത്തെ മുദ്രയെക്കുറിച്ച് പറഞ്ഞു. 1, 2, 3, 4, 5, 6 മുദ്രകളെ കുറിച്ചാകുന്നു. എന്നാൽ ശ്രദ്ധിക്കുക, അത്തിയെ നോക്കിയ ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളയതായി ഇല തളർക്കുമ്പോൾ വേനൽ അടുത്തു വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ തന്നെ എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ശിഷ്യന്മാർ അവനോട് ചോദിച്ച അവസാനത്തെ ചോദ്യം, ലോകാവസാനത്തിന്റെ അടയാളം എന്താകുന്നു? നിങ്ങൾ ഈ യഹൂദന്മാരെ കാണുമ്പോൾ, നിങ്ങൾ മറ്റുള്ള ഈ കാര്യങ്ങളൊക്കെയും സംഭവിച്ചു കാണുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങൾ ഈ യഹൂദന്മാരെ കാണുമ്പോൾ യഹൂദന്മാരോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവൻ ഏത് കൂട്ടരോടാണ് സംസാരിക്കുന്നത്? അന്യജാതികളോടാണോ? യഹൂദന്മാരോടാകുന്നു. യഹൂദന്മാർ, മനസ്സിലായില്ലേ? അവൻ പറഞ്ഞു, എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും, അതുപോലെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ അവൻ പറഞ്ഞു, ഈ യഹൂദന്മാരുടെ കൊമ്പുകൾ ഇളയതായി ഇല തളർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ, അതായത് ഇസ്രായേൽ തങ്ങളുടെ സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങി വരാൻ തുടങ്ങുന്നത് നിങ്ങൾ കാണുമ്പോൾ എന്നർത്ഥമാകുന്നു. അവൾ അവിടെ എത്തിക്കഴിയുമ്പോൾ സഭ എടുക്കപ്പെടുന്നതിന് തയ്യാറായിരിക്കും. പിന്നെ വെറും 3.5 വർഷങ്ങൾ മാത്രം ലോകാവസാനത്തിൽ അവശേഷിച്ചിട്ട് അവൾ ഒരു വലിയ ഇരുട്ടിലേക്ക് കടന്നു പോകുകയും പുതിയ ഭൂമിയിൽ 1000 ആണ്ടുകാലം കടന്നു വരികയുമാകുന്നു. അവൻ അതിനെക്കുറിച്ച് വാതിൽക്കൽ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ ഭൂമിയിൽ 1000 ആണ്ടുകാലം എന്നത് ദൈവത്തിന് ഒരു ദിവസമാകുന്നു. അപ്പോൾ 3.5 വർഷക്കാലം എന്തായിരിക്കും? കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ദൈവത്തിന്റെ സമയപ്രകാരം. ആ കാരണത്താലാണ് അവൻ പറഞ്ഞത് വാതിൽക്കൽ തന്നെ എന്ന്. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ ജനങ്ങളോട് ഇതെല്ലാം തീരുന്നതുവരെ ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്താണ് ചെയ്യാൻ കഴിയാതെ പോയത്? അവർ യഹൂദന്മാരെ കൊല്ലുവാനും ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുവാനും എല്ലായ്പ്പോഴും ശ്രമിച്ചിരുന്നു. എന്നാൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ശ്രദ്ധിക്കുക, യഹൂദന്മാർ പലസ്തീനിലേക്ക് മടങ്ങി വരുന്ന കാഴ്ച കണ്ട അതേ തലമുറ തന്നെ ഈ കാര്യങ്ങളൊക്കെയും സംഭവിച്ചു കാണും. കഴിഞ്ഞ 2 വർഷങ്ങൾ കൊണ്ട് ഇസ്രായേൽ ഒരു രാജ്യമായി കഴിഞ്ഞിരിക്കുകയും അവരുടെ സ്വന്തമായ കാശും അങ്ങനെ എല്ലാമായിരിക്കുന്നു. അവിടെയാണ് അവൾ നിൽക്കുന്നത്. ഇപ്പോൾ സ്നേഹിത, നാം എവിടെയാകുന്നു? മുദ്രകളും മറ്റെല്ലാ കാര്യങ്ങളും തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നാം അതിനിടയിലുള്ള സമയത്ത് ഇവിടെയായിരിക്കുന്നു. അതവിടെയാകുന്നു. നോക്കൂ, നാം എവിടെയാണ് ഇരിക്കുന്നതെന്ന്. നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ ആശിക്കുന്നു. എനിക്ക് യാതൊരു വിദ്യാഭ്യാസവുമില്ല. ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ നിങ്ങൾക്കത് മനസ്സിലാക്കുന്ന രീതിയിൽ എനിക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. എന്നാൽ കൂടിക്കൊഴിഞ്ഞുകിടക്കുന്ന അവന്റെ വചനത്തെ ദൈവം തന്നെ എടുത്ത് ശരിയായി വിഭജിച്ചിട്ട് നോക്കൂ. അതെന്താകുന്നു എന്നറിയാൻ അവൻ തന്നെ ഇടയാക്കി തരട്ടെ. കാരണം നാം വാതിൽക്കലായിരിക്കുന്നു. നാം ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവൻ ഉടനെ തന്നെ ഇപ്പോൾ ഈ അന്ത്യസമയത്ത് ഈ യഹൂദന്മാരുടെ നേരെ തിരിയുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൻ പറയുന്നു. ഇപ്പോൾ നമുക്ക് തന്നെ അതറിയാം. ഇസ്രായേൽ ഗോത്രങ്ങൾ ചിതറിക്കിടക്കുകയാണെന്ന് നമുക്ക് വളരെ നന്നായി അറിയാം. കഴിഞ്ഞ 2500 വർഷങ്ങളായി അവർ ചിതറിക്കിടക്കുകയാണ്. ലോകത്തിന്റെ 4 ദിക്കിലേക്കും ചിതറിപ്പോകുന്നതിനായി അവരെക്കുറിച്ച് പ്രവചിക്കപ്പെട്ടിരുന്നു. നിങ്ങൾക്കതറിയാമോ? നമുക്കതറിയാം. കാരണം നമുക്ക് പിന്നിലായിട്ട് പോയിട്ട് അത് എടുക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണെന്നാൽ നിങ്ങൾ കാണേണ്ടതായ യഥാർത്ഥത്തിൽ ചില പ്രധാന കാര്യങ്ങൾ നിങ്ങൾ ക്ഷീണിച്ചു പോകുകയും കൂടാതെ ഞാനും ക്ഷീണിച്ചു പോകുകയും ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ശ്രദ്ധിക്കുക, നമുക്കറിയാം എല്ലാ ഗോത്രങ്ങളും അവരുടെ ഗോത്രമുറ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളതിനെ എന്ത് വേണമെങ്കിലും വിളിക്കാൻ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് ഭൂഗർഭശാസ്ത്രമെന്നോ അല്ലെങ്കിൽ ഗോത്ര പദവിയെന്നോ ആകാം. അതിനനുസരിച്ച് അവർ ഒരുമിച്ചായിരിക്കുന്നില്ല. അവർ എല്ലായിടത്തുമായി ചിതിറിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. യെരുസലേമിലേക്ക് ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന ഈ യഹൂദന്മാർക്ക് അവരുടെ ഗോത്രത്തെക്കുറിച്ച് പോലും യാതൊന്നും അറിയില്ല. അവർക്ക് യാതൊരു വിധമായ ഗോത്രത്തിന്റെ കൊടിയടയാളമോ മറ്റ് യാതൊന്നും തന്നെ ഇല്ല. അവർക്കെല്ലാമായിട്ട് അറിയാവുന്നത് അവർ യഹൂദന്മാരാകുന്നു എന്നാകുന്നു. അവർ ഈ രീതിയിൽ ലോകമൊട്ടുക്കായിരിക്കുമെന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അവരുടെ ഗ്രന്ഥങ്ങളെല്ലാം നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് യാതൊന്നും അറിയില്ല. നിങ്ങൾ ചോദിച്ചേക്കാം, നിങ്ങൾ ഗോത്രത്തിൽ നിന്നാകുന്നു. എനിക്കറിയില്ല ഏത് ഗോത്രം. എനിക്കറിഞ്ഞുകൂടാ. ഒരാൾ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നും ഒരാൾ ഇതിൽ നിന്നും ഒരാൾ അതിൽ നിന്നുമായിട്ട് അവർ ഏതിൽ നിന്നുമാണെന്ന് അവർക്കറിഞ്ഞുകൂടാ. അവരുടെ ഗ്രന്ഥങ്ങളെല്ലാം യുദ്ധങ്ങളിൽ കൂടെ 2500 വർഷങ്ങളോളമായി നശിപ്പിക്കപ്പെട്ടിട്ട് പോയിരുന്നു. അവർക്കറിയാമായിരുന്ന ഏക കാര്യമെന്നത് അവർ യഹൂദന്മാരായിരുന്നു എന്നുള്ളത് മാത്രമായിരുന്നു. അത്രമാത്രം. അതുകൊണ്ട് അവർ തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരികയാണെന്ന് അവർ അറിഞ്ഞിരുന്നു. എന്നിരിക്കലും ശ്രദ്ധിക്കുക, അവർക്കവരുടെ ഗോത്രമേതാണെന്ന് അറിയില്ല. എന്നിരിക്കലും ദൈവം അതറിയുന്നു. ഞാനത് ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ തലയിലെ ഓരോ രോമവും എണ്ണപ്പെട്ടിരിക്കുന്നു. അതെ, അവയിലൊന്നും നഷ്ടപ്പെടുകയില്ല. അവസാനത്തെ നാളിൽ ഞാൻ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നും അവൻ പറഞ്ഞിരിക്കുന്നു. അവരുടെ ഗോത്രത്തിന്റെ കൊടിയടയാളം അവർക്ക് നഷ്ടപ്പെട്ടുപോയി എന്നിരിക്കലും അവർ ഏത് ഗോത്രത്തിൽ നിന്നാണെന്നും ഇതിൽ നിന്നാണോ അതോ അതിൽ നിന്നാണോ എന്ന് തന്നെ അറിയില്ലെങ്കിലും അവർ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് വന്നവരാണോ അതോ അവർ രൂബൻ ഗോത്രക്കാരാണോ അതോ അവർ ഇസ്സാക്കാർ ഗോത്രക്കാരാണോ അല്ലെങ്കിൽ എവിടെ നിന്നാണെന്ന് അവർക്കറിയില്ല. എന്നാൽ എങ്ങനെയൊക്കെ ആയാലും ദൈവം അവരെ ഇവിടെ വിളിച്ചിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, വെളിപാട് 7 നാം ഇപ്രകാരം വായിക്കുന്നു. 12,000 പേർ ഓരോ ഗോത്രത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണമാകുന്നു. 12,000 പേർ ഓരോ ഗോത്രത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരായി ഇവിടെ അതിന്റെ ക്രമത്തിലായി ഒരുക്കി വെച്ചിരിക്കുന്നു. ഓ ദൈവമേ, അവരെല്ലാം ആരാകുന്നു? അവർ ഗോത്രമുറപ്രകാരമാകുന്നു. അവരിപ്പോൾ അങ്ങനെ ആയിരിക്കുന്നില്ലെങ്കിലും അവർ അതുപോലെ ആയിരിക്കും. അവർ ഗോത്രമുറപ്രകാരമാകുന്നു. ഗോത്രമുറപ്രകാരം എന്തായിരിക്കും? അത് സാധാരണ യഹൂദനല്ല, അല്ല. എന്നാൽ അത് മുൻതെരഞ്ഞെടുക്കപ്പെട്ട 144,000 പേരെ ഗോത്രമുറപ്രകാരം ഒരുക്കി നിർത്തുന്നതാണ്. ഞാൻ എപ്രകാരം അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. നാം അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ സഭയും അതേപോലെ കൃത്യമായി അതിന്റെ മുറയനുസരിച്ച് വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു മിനിറ്റ് ഇത് ശ്രദ്ധയോടെ കേൾക്കാനും എന്നോടൊപ്പം വായിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെയുള്ള ചില കാര്യങ്ങൾ ഗോത്രങ്ങളെ വിളിക്കുന്ന അവസരത്തിൽ നിങ്ങൾ ഒരിക്കലും ഒരുപക്ഷെ ശ്രദ്ധിച്ചിരിക്കാനിടയില്ല. കുറച്ചുനേരം മുമ്പ് വെളിപാട് 7 വായിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. എന്നോടൊപ്പം വായിച്ചുകൊണ്ട് ആ ഗോത്രങ്ങളെ ശ്രദ്ധിക്കുക. വെളിപാടിന്റെ 7 ദാനും എഫ്രയും കാണപ്പെടുന്നില്ല, അവരോടൊപ്പം അവർ എണ്ണപ്പെടുന്നില്ല. നിങ്ങളത് ശ്രദ്ധിച്ചുവോ? യോസഫും ലേവിയും അവർക്ക് പകരമായി ചേർക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചോ? ദാനും എഫ്രയും അവിടെ ഇല്ല. ഇല്ല ശ്രീമാൻ. എന്നാൽ യോസഫും ലേവിയും ദാനിന്റെയും എഫ്രൈമിന്റെയും ഗോത്രത്തിന് പകരമായി ചേർക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് എന്നേക്കും എല്ലാം ഓർക്കുന്ന ദൈവം തന്റെ വചനത്തിലെ എല്ലാ വാഗ്ദത്തങ്ങളെയും ഓർക്കുന്നു? ഓ, ഞാൻ അതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായില്ലേ? ദൈവം ഒരു കാര്യവും മറക്കിയില്ല. മറന്നുപോയി എന്ന് തോന്നിപ്പിച്ചാലും അവനത് ഇപ്രകാരം മോശയോട് പറഞ്ഞതുപോലെയാണ്. ഇസ്രായേൽ 400 വർഷക്കാലം അവിടെയായിരുന്നു. ആ സമയം വരെ അവർക്കവിടെ ആകേണ്ടിയിരുന്നു. അവൻ അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും. അതിന്റെ ശേഷം എന്റെ ശക്തിയുള്ള ഭുജത്താൽ ഞാൻ അവരെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവരും. എന്നാൽ അതിന്റെ ശേഷം അവൻ മോശയോട് പറഞ്ഞു, ഞാൻ എന്റെ വാഗ്ദത്തം ഓർമ്മിച്ചു, അത് നിറവേറ്റുന്നതിനായി ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവം മറക്കുന്നില്ല. അവൻ ഒരിക്കലും അവൻ ചെയ്തിട്ടുള്ള ശാപങ്ങളും അതുപോലെ തന്നെ അവന്റെ അനുഗ്രഹങ്ങളും മറക്കുന്നില്ല. എന്നാൽ അവൻ ചെയ്തിട്ടുള്ള ഓരോ വാഗ്ദത്തങ്ങളോടൊപ്പം അവൻ നിൽക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർ ചേർക്കപ്പെടാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ വായിക്കുക. നിങ്ങൾ എന്നോടൊപ്പം ഇപ്പോൾ ഇത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകത്തിലേക്ക് പോയിട്ട് അതിന്റെ 29-ാം വാക്യം, അല്ല 29-ാം അധ്യായമാണ് ശരി. ഈ ഗോത്രങ്ങൾ ഇവിടെ ഇല്ലാതിരുന്നതിന് അവിടെ ഒരു കാരണമുണ്ടായിരിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഓരോ കാരണമുണ്ടായിരിക്കും. ആവർത്തന പുസ്തകം, നാം ആവർത്തന പുസ്തകത്തിന്റെ 29-ാം അധ്യായം എടുത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ദൈവം നമ്മെ അത്രയധികം സഹായിച്ചിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ ഇടയാകട്ടെ. ഇപ്പോൾ ആവർത്തന പുസ്തകത്തിന്റെ 29-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം തൊട്ട് നാം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, മോശ സംസാരിക്കുകയാണ്. നാം മിസ്രയീം ദേശത്ത് എങ്ങനെ പാർത്തുവെന്നും നിങ്ങൾ കടന്നുപോകുന്ന ജാതികളുടെ നടുവിൽ കൂടി എങ്ങനെ കടന്നുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. അവരുടെ മ്ലേച്ഛതകളും അവരുടെ ഇടയിൽ അവരുടെ മരവും കല്ലും വെള്ളിയും പൊന്നും കൊണ്ടുള്ള വിഗ്രഹങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ട്. എല്ലാവരും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിശുദ്ധ സിസിലിയുടെ ഒരു ചെറിയ വിഗ്രഹമോ മറ്റോ എടുത്തിരുന്നു. അതുപോലെയുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. നോക്കൂ, ആ കാരണത്താൽ അതുണ്ടാകരുത്. ശ്രദ്ധിക്കുക.
Whose heart turneth away this day from the Lord our God to go
and ജാതികളുടെ ദേവന്മാരെ ചെന്ന് സേവിക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ദൈവമായ യഹോവയെ വിട്ടുമാറുവാൻ മനസ്സുള്ള യാതൊരു പുരുഷനും സ്ത്രീയും യാതൊരു കുലവും ഗോത്രവും നിങ്ങളിൽ ഉണ്ടാകരുത്. നഞ്ചും കയ്പുമുള്ള ഫലം കായ്ക്കുന്ന യാതൊരു പേരും അരുത്.
And it come to pass when he heareth the words of this curse that
അങ്ങനെയുള്ളവർ ഈ ശാപവചനങ്ങളെ കേൾക്കുമ്പോൾ വരണ്ടതും നനവുള്ളതും ഒരുപോലെ നശിക്കേണ്ടതിന് ഞാൻ എന്റെ ഹൃദയത്തിന്റെ കാഠിന്യപ്രകാരം നടന്നാലും എനിക്ക് സുഖമുണ്ടാകുമെന്ന് പറഞ്ഞ് തന്റെ ഹൃദയത്തിൽ തന്നെ തന്നെ അനുഗ്രഹിക്കും. നോക്കൂ, ജനങ്ങൾ പറയും, ഓ, അവൻ സ്വയം അവനെ തന്നെ അനുഗ്രഹിക്കുന്നു. അത് നിങ്ങൾക്കറിയാമോ? അവനൊരു ചെറിയ കുരിശോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അവർ ഇന്നത് ചെയ്യുന്നത് പോലെയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതേ കാര്യം തന്നെയാണ്. നോക്കൂ, അതൊരു വിഗ്രഹാരാധനയുടെ ലക്ഷണമാകുന്നു. നോക്കൂ, അതൊരു വിഗ്രഹാരാധനയാകുന്നു. എന്റെ ഹൃദയത്തിന്റെ കാഠിന്യപ്രകാരം നടന്നാലും എനിക്ക് സുഖമുണ്ടാകുമെന്ന് പറഞ്ഞ് തന്റെ ഹൃദയത്തിൽ തന്നെ താൻ അനുഗ്രഹിക്കും. മദ്യപിച്ചുകൊള്ളുക, അത് യാതൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ പള്ളിയിൽ പോകുന്നിടത്തോളം നിങ്ങൾ ശരിയാകുന്നു.
But then the anger of the Lord, his jealousy, shall smoke against that.
അവനോട് ക്ഷമിപ്പാൻ യഹോവയ്ക്ക് മനസ്സ് വരാതെ യഹോവയുടെ കോപവും തീഷ്ണതയും ആ മനുഷ്യന്റെ നേരെ ജ്വലിക്കും. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും അവന്റെ മേൽ വരും. ഈ പുസ്തകത്തിൽ നിന്നും ഒരു വാക്ക് എടുക്കുകയോ ഇതിനോട് ഒരു വാക്ക് ചേർക്കുകയോ ചെയ്യരുത്. യഹോവ ആകാശത്തിൻ കീഴിൽ നിന്നും അവന്റെ നാമം മായ്ച്ചു കളയും. അതവൻ ഈ ഭൂമിയിലായിരിക്കുമ്പോഴാകുന്നു. നോക്കൂ, ആകാശത്തിൻ കീഴിൽ ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിലെ സകല ശാപങ്ങൾക്കും തക്കവണ്ണം യഹോവ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും അവനെ ദോഷത്തിനായി വേർതിരിക്കും. ആ കാരണത്താൽ ഒരു വിഗ്രഹത്തെ സേവിക്കുകയോ അല്ലെങ്കിൽ ഒരു വിഗ്രഹത്തെ തന്റെ മേൽ വഹിക്കുകയോ അല്ലെങ്കിൽ തനിക്ക് സുഖമുണ്ടാകുമെന്ന് പറഞ്ഞ് തന്റെ ഹൃദയത്തിൽ തന്നെ താൻ അനുഗ്രഹിച്ചിട്ട് വിഗ്രഹത്തെ സേവിക്കുന്ന ഏതൊരു മനുഷ്യനായാലും ദൈവം പറഞ്ഞു, പുരുഷനോ സ്ത്രീയോ കുടുംബമോ ഗോത്രമോ ആയാലും അവന്റെ നാമം ജനങ്ങളുടെ മധ്യം നിന്ന് എന്നേക്കുമായി മായ്ച്ചു കളയും. ഇപ്പോൾ ഇത് ശരിയല്ലേ? എത്ര സത്യമായിരിക്കുന്നു! വിഗ്രഹാരാധന വർഷങ്ങൾക്ക് മുമ്പ് അതേ കാര്യം സഭയിൽ ചെയ്തിരിക്കുന്നു, ഇന്നും അത് ചെയ്യുന്നു. കൂടാതെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, എപ്രകാരം എതിർ ക്രിസ്തു അതിനെതിരായ ഒരു നീക്കം തുടങ്ങാൻ ശ്രമിച്ചു എന്നുള്ളത് ശ്രദ്ധിക്കുക. പിശാച് ദൈവത്തിന്റെ വിശുദ്ധന്മാരെ അനുകരിക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ച് എത്ര പേർക്കറിയാം? എന്താകുന്നു പാപം? എന്താകുന്നു അത് ശരിയായ ഒരു കാര്യത്തെ വൈകൃതമാക്കുന്നതാണ്. ഒരു കള്ളം എന്താകുന്നു? അത് സത്യം തെറ്റായി പ്രതിനിധീകരിക്കപ്പെടുന്നതാകുന്നു. വ്യഭിചാരം എന്താകുന്നു? അതൊരു ശരിയായ പ്രവൃത്തി നിയമപരമായ ഒരു കൃത്യം തെറ്റായി ചെയ്യുന്നതാകുന്നു. മനസ്സിലായില്ലേ? ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നതിൽ കൂടെ, അതായത് ഒരു നാമം മായ്ച്ചു കളയുന്നതിന്, സഭാകാലഘട്ടങ്ങളിൽ മരിച്ചുപോയ ജനങ്ങളുടെ പ്രതിമയും അതുപോലെയുള്ള കാര്യങ്ങളും ഉണ്ടാക്കി അവയെ സേവനം ചെയ്തിരുന്ന അതേ മൃഗം തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ തുടച്ചു മാറ്റുവാൻ ശ്രമിക്കുകയും പിതാപുത്രൻ പരിശുദ്ധാത്മാവ് എന്ന തലപ്പേരുകൾ ശ്രമിക്കുകയും ചെയ്തിരിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു. അതേ കാര്യം തന്നെയായിട്ട് ആ ശാപം ഇതുപോലെ അതിന് പിന്നിലായിരിക്കുന്നു. ഇസ്രായേലിലെ ഒരു കുടിലനും കപടവേഷ രാജാവുമായിരുന്ന യെരോബെയാമിന്റെ കീഴിൽ ദാനും എഫ്രയും അതേ കാര്യം തന്നെ ചെയ്തു. ഇപ്പോൾ ഇത് ഒന്ന് രാജാവിന്റെ 12 അധ്യായത്തിൽ ശ്രദ്ധിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം നാം ആശ്രയിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഇതൊരു പശ്ചാത്തലം നൽകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന് രാജാക്കന്മാർ, ഞാനതിന്റെ 12 അധ്യായം 25-30 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അനന്തരം യെരോബെയാം എഫ്രയീം നാട്ടിൽ ശേഖേം പണിത് അവിടെ പാർത്തു. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് പെനുവേലും പണിതു. എന്നാൽ യെരോബെയാം തന്റെ മനസ്സിൽ, അവന്റെ മനസ്സിലെ കൽപ്പന നോക്കുക, രാജ്യത്വം വീണ്ടും ദാവീദ് ഗൃഹത്തിനായി പോകും. അവൻ ഭയപ്പെടാൻ തുടങ്ങിയിരുന്നു, കാരണം ജനങ്ങൾ പുറത്തു പോകുമായിരുന്നു. ഈ ജനം യെരുശലേമിൽ യഹോവയുടെ ആലയത്തിൽ യാഗം കഴിപ്പാൻ ചെന്നാൽ ഈ ജനത്തിന്റെ ഹൃദയം യഹൂദ രാജാവായ രെഹബെയാം എന്ന തങ്ങളുടെ യജമാനങ്കിലേക്ക് തിരികെയും അവർ എന്നെ കൊന്ന് യഹൂദ രാജാവായ രെഹബെയാമിന്റെ പക്ഷം ചേരുകയും ചെയ്യും എന്ന് പറഞ്ഞു. ആകയാൽ രാജാവ് ആലോചിച്ച് പൊന്നുകൊണ്ട് ഒരു കാളക്കുട്ടിയുണ്ടാക്കി, നിങ്ങൾ യെരുശലേമിൽ പോയത് മതി, ഇസ്രായേലെ ഇതാ നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം എന്ന് പറഞ്ഞു. അവൻ ഒന്നിനെ ബേഥേലിലും മറ്റതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. ഈ കാര്യം പാപഹേതുവായി തീർന്നു. ജനം ഒന്നിന്റെ മുമ്പിൽ നമസ്കരിപ്പാൻ ദാൻ വരെ ചെന്നു. നോക്കൂ, എഫ്രയീം ബേഥേലിലും ദാനിലും വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചു. ആ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനായി ജനം അവിടെ പോയി. ഇവിടെ ഇതാ നാം 1000 വാഴ്ചയിലേക്ക് പോകാൻ മിക്കവാറും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവം ഇപ്പോഴും ആ പാപം ഓർക്കുന്നുണ്ട്. അവർ അതിൽ എണ്ണപ്പെട്ടിട്ട് പോലുമില്ല. ഹേയ്, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ദൈവം തന്റെ എല്ലാ നല്ല വാഗ്ദത്തങ്ങളെയും ഓർമ്മിക്കുന്നത് ഉറപ്പായിരിക്കുന്നത് പോലെ തന്നെ അവൻ ഓരോ തിന്മയുടേതും ഓർക്കുന്നു. ഈ കാര്യം ഓർത്തുകൊള്ളുക. ആ കാരണത്താൽ എന്റെ സ്നേഹിതന്മാരെ, ഞാൻ എല്ലായ്പ്പോഴും ആ വചനത്തോട് കൂടെ തന്നെ നിൽക്കാൻ ശ്രമിച്ചിരിക്കുകയും അതെത്ര വിചിത്രമായി കാണപ്പെട്ടിരുന്നാലും അത് കാര്യമാക്കിയിരുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കൂ, ഇപ്പോൾ അവർ അതിനെക്കുറിച്ച് അപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകുമായിരുന്നില്ല. കൊള്ളാം, അതൊന്നും സാരമില്ല എന്നവർ ചിന്തിച്ചിരുന്നു. ശരി, എന്നാൽ ഇവിടെ ഈ 1000 പ്രവേശിക്കാൻ പോകുന്ന സമയത്ത് അവരുടെ ഗോത്രവും പേരുകളും അതിൽ നിന്നും മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. കാരണം അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ട് അത് ദൈവശാപമായി തീർന്നിരുന്നു.
അവൻ നിക്കോലാവിയരെയും ഇസബേലിനെയും വെറുക്കുന്നു എന്നവൻ തന്നെ പറഞ്ഞിട്ടില്ലേ? അവരെ വിട്ടൊഴിഞ്ഞു നിന്നുകൊള്ളുക, ഇസബേലിന്റെ പുത്രിമാരെ മരണം കൊണ്ട് കൊല്ലുമെന്നവൻ പറഞ്ഞിട്ടില്ലേ? അത് ദൈവസന്നിധിയിൽ നിന്നുള്ള നിത്യമായി വേർപാടാകുന്നു. അതിലൊട്ടും തന്നെ വിശ്വസിക്കരുത്, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊള്ളുക. അതുകൊണ്ട് ദൈവം ഇതെല്ലാം ഓർക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, എന്നാൽ അവരുടെ പേരുകൾ അവിടെ മായ്ച്ചു കളയേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുവോ? എന്തുകൊണ്ട്? കാരണം ഈ കാര്യങ്ങളെ കാണുന്നതിനു വേണ്ടി അവന് പരിശുദ്ധാത്മാവിന് നൽകുവാൻ തക്കവണ്ണം ആകാശത്തിന് കീഴിൽ പെട്ടെന്നുള്ളതായ യാതൊരു ബലിയുമില്ലായിരുന്നു. എന്നാൽ എങ്ങനെയൊക്കെയായാലും തന്റെ സ്വന്തമായ സ്വാർത്ഥ മനസ്സിനനുസരിച്ച് അവനത് ചെയ്തു. എന്നാൽ യെഹെസ്കേൽ 1000 ആണ്ട് വാഴ്ചക്കാലത്തെ തന്റെ ദർശനത്തിൽ അവനവരെ വീണ്ടും പൂർണ്ണമായ ക്രമത്തിൽ കാണുന്നു. നിങ്ങളത് വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് യെഹെസ്കേൽ ആകുന്നു. അത് കുറിച്ചെടുത്തുകൊള്ളുക, സമയം ലാഭിക്കുന്നതിന് അത് പിന്നീട് വായിക്കാൻ കഴിയും. യെഹെസ്കേൽ 48:1-7 കൂടാതെ 23:29 വായിക്കുക. ഇവിടെ യെഹെസ്കേൽ അവരെ എല്ലാ ഗോത്രത്തെയും കൃത്യമായ ക്രമത്തിൽ കാണുന്നു. ശരി, അതുകൂടാതെ വെളിപാട് 14 യോഹന്നാൻ അവരെ വീണ്ടും ഗോത്രമുറപ്രകാരം കാണുന്നു. അത് ശരിയാണ്, എല്ലാ ഗോത്രവും അതിന്റേതായ സ്ഥാനത്തായിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? നിങ്ങൾ ഓർക്കുക, അവൻ പറഞ്ഞു അവന്റെ നാമം ആകാശത്തിന് കീഴെ ഗോത്രവിഷയത്തിൽ നിന്നും മായ്ച്ചു കളയപ്പെടും. അവൻ ആകാശത്തിന് കീഴായിരിക്കുന്നിടത്തോളം അവിടെ അത് മായ്ച്ചു കളയപ്പെടും. ഈ 144,000 പേർ ഗോത്രങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോഴും അവിടെയായിരിക്കുന്നു. ശരി, എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അവർ അന്ധരാക്കപ്പെട്ടിരുന്നു. അവരുടെ പക്കൽ കാളയുടെയും ആടുകളുടെയും മാത്രം ബലിയായിരുന്നു ഉണ്ടായിരുന്നത്. നോക്കൂ, ഇപ്പോൾ ശ്രദ്ധിക്കുക, അവൻ ആകാശത്തിന് കീഴിൽ നിന്ന് അവരെ മായ്ച്ചു കളഞ്ഞു. എന്നാൽ ജാതികൾ പരിശുദ്ധാത്മാവിന്റെ കാലത്ത് അതിനെതിരായി എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്നും പൂർണ്ണമായും എടുത്തു മാറ്റപ്പെടും. കൂടാതെ ഈ ലോകത്തിലോ വരുവാനുള്ള ലോകത്തിലോ അത് അവരോട് ക്ഷമിക്കില്ല. അത് ശരിയല്ലേ? അതുകൊണ്ട് നമ്മുടെ സ്ഥാനം അവിടെയാകുന്നു. ഇസ്രായേൽ ആടുകളുടെയും ചെമ്മരി ആടുകളുടെയും കീഴിൽ അവർക്കൊരു സ്ഥാനമുണ്ടായിരുന്നു. അവർ ഈ ഭൂമിയിലായിരുന്നിടത്തോളം അവരുടെ ഗോത്രങ്ങൾ കാണപ്പെട്ടിരുന്നില്ല. അവരെ ഒരിക്കലും ചേർക്കുവാൻ കഴിയുകയില്ല. ഇപ്പോൾ അവൻ 144,000 പേരെ ഇവിടെ വിളിക്കുമ്പോൾ അവർ അവിടെ കാണപ്പെട്ടിരുന്നില്ല. അത് ശരിയാണ്, അവർ അവിടെ എണ്ണപ്പെടുക പോലും ഉണ്ടായിരുന്നില്ല. ദാനിന്റെയും എഫ്രൈമിന്റെയും സ്ഥാനത്ത് യോസഫും ലേവിയും ചേർക്കപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾക്കത് നോക്കിക്കാണാൻ കഴിയും. നേരെ അവിടെ അത് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. നോക്കൂ, കൂടാതെ ദൈവത്തിന്റെ വാഗ്ദത്തം 100,000,000 വർഷങ്ങൾക്ക് മുമ്പ് പിന്നിലായി അതിനെക്കുറിച്ചുള്ളതാകുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അവരെല്ലാം ഭയങ്കരമായ മഹാഉപദ്രവ കാലത്തിൽ കൂടെ ശുദ്ധീകരിക്കപ്പെട്ടു. ഇപ്പോൾ ആ കന്യകയെ അവളെ ദൈവം ശുദ്ധീകരിക്കാൻ പോകുകയായിരുന്നു. എന്നാൽ അവൾ അവളുടെ വിളക്കിൽ എണ്ണയെടുക്കുന്നതിൽ പരാജയപ്പെട്ടിട്ട് ദൈവം അവളെ ഉപദ്രവങ്ങളിൽ കൂടി ശുദ്ധീകരിക്കാൻ പോകുകയാണ്. അവൻ ഗോത്രങ്ങളെയും അവിടെ തന്നെ അതേ കാര്യത്തിനു വേണ്ടി മഹാഉപദ്രവകാലത്ത് കൂടി ശുദ്ധീകരിക്കുന്നു. എന്തുകൊണ്ടാണെന്നാൽ ഇതൊരു ശുദ്ധീകരണമാകുന്നു, ഇത് ന്യായവിധിയാകുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, അതിനുശേഷം ഇസ്രായേലിന്റെ ശുദ്ധീകരണത്തിന് ശേഷം 144,000 പേർ ഇവിടെ കടന്നു വരുന്നു. അതോടൊപ്പം ഉറങ്ങിപ്പോയ കന്യകമാരും ശുദ്ധീകരിക്കപ്പെട്ട് വെള്ള അങ്കി അണിഞ്ഞവരായി ഇവിടെ കടന്നു വരുന്നു. മനസ്സിലായില്ലേ? എത്ര പരിപൂർണമായിരിക്കുന്നു, ഇതെത്ര മനോഹരമായിരിക്കുന്നു. അത് യാക്കോബിന്റെ കഷ്ടകാലം പോലെയാകുന്നു. നോക്കൂ, യാക്കോബിന്റെ കഷ്ടകാലം, യാക്കോബ് തെറ്റ് ചെയ്തു, എന്നാൽ അവൻ ശുദ്ധീകരണ സമയത്ത് കൂടി കടന്നുപോയി. കാരണം അവൻ തന്റെ സഹോദരനായ ഏശാവിനോട് തെറ്റ് ചെയ്തു. നോക്കൂ, അവന്റെ ജ്യേഷ്ഠാവകാശം നേടുന്നതിന് അവനവനെ വഞ്ചിച്ചു. എന്നാൽ അവന്റെ പേര് യാക്കോബിൽ നിന്നും ഇസ്രായേലിൽ നിന്നും മാറ്റപ്പെടുന്നതിന് മുമ്പായി അവന് ശുദ്ധീകരണത്തിൽ കൂടി കടന്നുപോകേണ്ടിയിരുന്നു. അത് ദൈവത്തിന്റെ വ്യവസ്ഥയുടെ ഇന്നത്തേക്കുള്ള ഒരു മുൻകൂറിയാകുന്നു. ഇപ്പോൾ നമുക്ക് 8-ാം വാക്യത്തിലേക്ക് തിരിക്കാം, അല്ലെങ്കിൽ 1-ാം വാക്യത്തിലേക്ക്. 8-ാമത്തെ അധ്യായത്തിന്റെ എന്ന് ഞാൻ അർത്ഥമാക്കുന്നു. വെളിപാട് 8:1, നിങ്ങൾ ക്ഷീണിതരാണെന്ന് എനിക്കറിയാം. എന്നാൽ ഇപ്പോൾ കുറച്ചു നേരത്തേക്ക് ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ ശ്രമിക്കാം. അതോടൊപ്പം സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്നെന്റെ പ്രാർത്ഥനയാകുന്നു. ഈ 7-ാമത്തെ മുദ്ര എല്ലാ കാര്യങ്ങളുടെയും അന്ത്യസമയമാണെന്നുള്ള കാര്യം നാം ഓർത്തിരിക്കണം. അത് ശരിയാണ്. ഈ 7 മുദ്രകളുടെ പുസ്തകത്തിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ എഴുതി മുദ്രയിട്ടിരിക്കുന്ന വീണ്ടെടുപ്പിന്റെ പദ്ധതി അല്പം പോലുമില്ലാതെ ഇവിടെ അവസാനിക്കുന്നു. ഇത് അവസാനമാണ്. ഇത് ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ അവസാനമാകുന്നു. ഇത് ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ അവസാനമാകുന്നു. ഇതെല്ലാ കാര്യത്തിന്റെയും അവസാനമാകുന്നു. അവിടെ തന്നെ ഇത് കാഹളങ്ങളുടെ അവസാനമാകുന്നു. ഇത് കലശങ്ങളുടെ അവസാനമാകുന്നു. ഇത് ഭൂമിയുടെ അവസാനമാകുന്നു. ഇത് സമയത്തിന്റെയും അവസാനമാകുന്നു. സമയം തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. തിരുവെഴുത്ത പ്രകാരം പറയുന്നു, മത്തായി ഏഴാം അധ്യായം അല്ല, വെളിപാട് ഏഴാമത്തെ അല്ല, പത്താമത്തെ അധ്യായം അതിന്റെ ഒന്ന് തൊട്ട് ഏഴ് വരെയുള്ള വാക്യങ്ങളാകുന്നു. സമയം തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ മഹത്തായ കാര്യം നടക്കാൻ പോകുന്ന സമയത്ത് ഇനി കാലമുണ്ടാകില്ല എന്ന് ദൂതൻ വിളിച്ചറിയിക്കുന്നു. ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും അവസാനിക്കുന്നു. ഇത് ഏഴാമത്തെ മുദ്രയുടെ അവസാനത്താകുന്നു. ശ്രദ്ധിക്കുക, ഇത് സഭാകാലത്തിന്റെ അവസാനമാകുന്നു. ഇത് ഏഴാമത്തെ മുദ്രയുടെ അവസാനമാകുന്നു. ഇത് കാഹളങ്ങളുടെ അവസാനമാകുന്നു. ഇത് കലശങ്ങളുടെയും കൂടാതെ ആയിരം ആണ്ട് വാഴ്ചയിലേക്ക് കടക്കുന്നതിന്റെയും അവസാനമാകുന്നു. അത് ഏഴാമത്തെ മുദ്രയിലാകുന്നു. ഇത് ആകാശത്തിലേക്ക് റോക്കറ്റ് കത്തിക്കുന്നത് പോലെയാകുന്നു. ആ റോക്കറ്റ് ആദ്യം ഇവിടെ പൊട്ടിത്തെറിക്കുന്നു, അത് മുകളിലേക്ക് പോയി വീണ്ടും പൊട്ടിത്തെറിക്കുന്നു. അത് അഞ്ച് നക്ഷത്രങ്ങളെ അതിൽ നിന്നും പുറപ്പെടുവിക്കുന്നു. അവയിൽ ഒരു നക്ഷത്രം പൊട്ടിത്തെറിച്ച് അതിൽ നിന്നും അഞ്ച് നക്ഷത്രങ്ങളെ പൊട്ടിത്തെറിക്കുന്നു. അത് കഴിഞ്ഞ് ഈ നക്ഷത്രങ്ങളിൽ നിന്നും ഒന്ന് പൊട്ടിത്തെറിച്ച് അതിൽ നിന്നും അഞ്ച് നക്ഷത്രങ്ങളെ പൊട്ടിക്കുന്നു. നോക്കൂ, പിന്നെ അത് മാഞ്ഞുപോകുന്നു. അതാണ് ഏഴാമത്തെ മുദ്ര. ഇത് ലോകത്തിന്റെ സമയത്തെ അവസാനിപ്പിക്കുന്നു. ഇത് ഇതിന്റെ സമയത്തെ അവസാനിപ്പിക്കുന്നു. ഇത് അതിന്റെ സമയത്തെ അവസാനിപ്പിക്കുന്നു. ഇത് ഇതിന്റെ സമയത്തെ അവസാനിപ്പിക്കുന്നു. ഇത് സമയത്തെ അവസാനിപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഈ ഏഴാമത്തെ മുദ്രയിൽ അവസാനിക്കുന്നു. ഇപ്പോൾ എങ്ങനെയാണ് അവൻ ഇത് ചെയ്യുന്നത്? അതാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത്. അത് ശരിയല്ലേ? നമുക്കറിയില്ല. ഇത് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നതിന് തന്നെയുള്ള സമയമാകുന്നു. അതോടൊപ്പം ആയിരം ആണ്ട് വാഴ്ചയുടെ ആരംഭമാകുന്നു. ശ്രദ്ധിക്കുക, ഈ മുദ്ര പൊട്ടിക്കുന്നത് അത്ര മഹത്തായ ഒരു കാര്യമായിട്ട്, അതായത് അതിന്റെ കാരണത്താൽ സ്വർഗം മൌനതയിലായിട്ട്, സ്വർഗത്തിൽ അപ്പോൾ അരമണിക്കൂറോളം മൌനതയുണ്ടായി. ഇപ്പോൾ അത് മഹത്തായ കാര്യമല്ലേ? എന്താകുന്നു ഇത്? അത് സ്വർഗത്തെ മൌനതയിലാക്കിയിരിക്കുന്നു. അരമണിക്കൂറോളം അവിടെ ഒരു കാര്യം പോലും അനങ്ങിയിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടുവോളം സമയമുണ്ടെങ്കിൽ ഒരമണിക്കൂർ എന്നത് അത്ര നീണ്ട സമയമല്ല. എന്നാൽ ജീവന്റെയും മരണത്തിന്റെയും ഇടയ്ക്കുള്ള സന്നിഗ്ധാവസ്ഥയിൽ അതൊരായിരം വർഷം പോലെ കാണപ്പെടും. അതത്രയും മഹത്തായതായിരുന്നു. യേശു ഒരിക്കലും അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. ബാക്കിയുള്ളവരാരും പറഞ്ഞിരുന്നില്ല. യോഹന്നാൻ അതിനെക്കുറിച്ച് എഴുതാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഇല്ല, അവനത് ഇവിടെ എഴുതുന്നതിന് വിലക്കപ്പെട്ടിരുന്നു. നോക്കൂ, അവിടെ വെറും അവനത് എഴുതിയില്ല. എന്നാൽ ഇത് മൌനതയാകുന്നു. ദൈവം മുമ്പാകെ നിന്നിരുന്ന 24 മൂപ്പന്മാരും അവിടെ അവരുടെ വീണകൾ വായിച്ചുകൊണ്ടിരുന്നു. അവർ അവരുടെ വീണകൾ വായിക്കുന്നത് നിർത്തിക്കളഞ്ഞു. സ്വർഗത്തിൽ ഗാനമാലപിച്ചിരുന്ന ദൂതന്മാർ അവരുടെ ഗാനാലാപനം നിർത്തിക്കളഞ്ഞു. ചിന്തിച്ചു നോക്കുവിൻ, യെശയ്യാവ് ദൈവത്തിന്റെ ആലയത്തിൽ ആറോ അല്ലെങ്കിൽ മുമ്മൂന്ന് ചിറകളോടുകൂടിയ കെരുവുകളെയും സാറാഫുകളെയും കണ്ടിരുന്നു. മൂന്നായിരുന്നു. രണ്ട് കൊമ്പുകൊണ്ട് മുഖംമൂടിയും രണ്ടു കൊണ്ട് കാൽമൂടിയും പറന്നുവരുന്നു. അവർ രാവും പകലുമില്ലാതെ ദൈവം മുമ്പാകെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്നാർത്തുകൊണ്ടിരുന്നു. അവർ ആലയത്തിൽ പ്രവേശിക്കുമ്പോഴും നടക്കുമ്പോഴും അവരുടെ സാന്നിധ്യത്താൽ ആലയത്തിന്റെ തൂണുകൾ ഇളകുമായിരുന്നു. ഈ സാറാഫുകൾ നിശബ്ദരായി ദൂതന്മാർ പാടുന്നത് നിർത്തി. ഹാ, അതെ, നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ദൈവസന്നിധിയിൽ പാടുകയും പറക്കുകയും ചെയ്തിരുന്നവർ അവർ വായടച്ചു കളഞ്ഞു. ഒരു ദൂതന്മാരും പാടിയില്ല. യാതൊരു സ്തുതികളുമില്ല. ഇല്ല. യാതൊരു വേദിയിൽ അർപ്പണവുമില്ല. ഇല്ല. ഒന്നുമില്ലായിരുന്നു. അവിടെ മൌനതയായിരുന്നു, നിശബ്ദതയായിരുന്നു. കടുത്ത മൌനത സ്വർഗത്തിൽ അരമണിക്കൂറോളം ഉണ്ടായി. ഈ അരമണിക്കൂർ നേരത്തേക്ക് സ്വർഗത്തിലെ സർവ്വസൈന്യവും വീണ്ടെടുപ്പിന്റെ പുസ്തകത്തിലെ ഈ ഏഴാമത്തെ മുദ്രയുടെ രഹസ്യം പൊട്ടിച്ചു തുറന്നപ്പോൾ മൌനതയിലായിരുന്നു. അതൊന്ന് ചിന്തിച്ചു നോക്കുക. എന്നാൽ അത് തുറക്കപ്പെട്ടു. കുഞ്ഞാട് അത് തുറന്നു. നിങ്ങൾക്കറിയാമോ എന്തായിരുന്നു? അവർ സംഭ്രമിച്ചു പോയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്കറിയില്ലായിരുന്നു. അവിടെയാകുന്നു അത്. അവർ നിർത്തപ്പെട്ടു പോയിരുന്നു. എന്തുകൊണ്ട്? എന്താകുന്നു ഇത്? ഇപ്പോൾ നമുക്കാർക്കും അത് അറിഞ്ഞുകൂടാ. എന്നാൽ ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ചുള്ള എന്റെ വെളിപാട് നിങ്ങളോട് പറയാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ ഒരു മതഭ്രാന്തനായിരിക്കാൻ പ്രവണതയുള്ള വ്യക്തിയല്ല, അഥവാ ആണെങ്കിൽ തന്നെയും അതിനെക്കുറിച്ച് ഞാൻ അജ്ഞതയുള്ളവനാകുന്നു. നോക്കൂ, ഞാൻ ഇതുപോലെയുള്ള കൌശലതയേറിയ കാര്യങ്ങളുമായും സാങ്കല്പികമായ കാര്യങ്ങളുമായും വഹിക്കപ്പെട്ടു പോകുന്നതിന് ശീലമുള്ളവനല്ല. ഞാൻ ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ കുറച്ചാളുകൾക്ക് അത് വിചിത്രമായി തോന്നിപ്പിച്ചേക്കാനിടയുണ്ട്. എന്നാൽ ദൈവം ആ കാര്യങ്ങൾക്ക് പിന്നിലായി വന്ന് അത് ന്യായീകരിച്ച് അത് സത്യമാണെന്ന് പറയുമ്പോൾ പിന്നെ അത് ദൈവത്തിന്റെ വചനമാകുന്നു. മനസ്സിലായില്ലേ? ആ രീതിയിൽ അത് വിചിത്രമായി കണ്ടെന്നിരിക്കാം. നോക്കൂ, ഞാനിപ്പോൾ ഇന്ന് രാത്രിയിൽ ഈ വേദിയിൽ നിൽക്കുന്നത് യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലെ അത് വെളിപ്പെട്ടതിന്റെ വെളിപാട് എന്റെ പക്കൽ ഉണ്ടായിരുന്നു. അതൊരു മൂന്ന് മടങ്ങായ രീതിയിലായിരുന്നു. അത് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ സഹായത്താൽ അതിന്റെ ഒരു മടങ്ങാകുന്നു. അതിനുശേഷം നിങ്ങൾ ആദ്യത്തേതിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഇവിടെയാകുന്നു അതിന്റെ വെളിപാട്. അതെന്താകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നതിന്റെ തുടക്കമാകുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ആ ഏഴിടിനാദങ്ങളും നാദം മുഴക്കി അവൻ കേട്ടത് എഴുതുന്നത് വിലക്കപ്പെടുകയുണ്ടായി. അതാകുന്നു അതിന്റെ രഹസ്യം. അത് ആ ഏഴ് തുടർച്ചയായ ഇടിനാദങ്ങൾ മുഴക്കപ്പെട്ടു പോയതിന്റെ പിന്നിലായി കിടക്കുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ്? നമുക്കത് തെളിയിക്കാം എന്തുകൊണ്ടാണെന്ന്. അതാകുന്നു അതിന്റെ രഹസ്യം. അതിനെക്കുറിച്ച് ആർക്കും അറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ച് എഴുതുന്നതിന് യോഹന്നാൻ വിലക്കപ്പെടുകയുണ്ടായി. അതിനെക്കുറിച്ച് ഒരു പ്രതിരൂപം പോലും തന്നെ എഴുതാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാണെന്നാൽ സ്വർഗത്തിൽ യാതൊരു പ്രവർത്തനവുമില്ലാതെ എല്ലാം നിലച്ചു പോയിരുന്നു. അത് രഹസ്യത്തെ പുറത്താക്കി കളയുന്നതിനുള്ള സാധ്യത ഉണ്ടാക്കിയേക്കാം. ഇപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? അതത്ര മഹത്തായ കാര്യമാണെങ്കിൽ അത് ഉൾപ്പെടുത്തിയിരിക്കണം. കാരണം അത് സംഭവിക്കേണ്ടതാകുന്നു. എന്നാൽ ഏഴിടിനാദങ്ങൾ, ഇപ്പോൾ ശ്രദ്ധിക്കുക, ഏഴ് ദൂതന്മാർ അവരുടെ കാഹളമൂതുവാനായി മുമ്പോട്ട് വന്നപ്പോൾ അവിടെ ഒരു ഇടിനാദം മുഴക്കി. ഇസ്രായേൽ ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം അവിടെ ഒരു കാഹളമുണ്ടായിരുന്നു. ഇനി കാലമുണ്ടാകിയില്ല എന്ന അവസാനത്തെ കാഹളത്തിലും ഒരു ഇടിനാദമാകുന്നു. എന്നാൽ ഇവിടെ ക്രമാനുഗതമായ ഏഴിടിനാദങ്ങൾ നേരെ ഒരേ നിരയിലായിരിക്കുന്നു. 1, 2, 3, 4, 5, 6, 7 അത് പൂർണ്ണസംഖ്യയാകുന്നു. ഏഴിടിനാദങ്ങൾ ഒരേ നിരയിലായി നാദം മുഴക്കിയിട്ട് അത് 1, 2, 3, 4, 5, 6, 7 എന്ന് നേരെ ഒരേ ക്രമത്തിലായിരുന്നു. അപ്പോൾ സ്വർഗത്തിന് അത് എഴുതാൻ കഴിഞ്ഞില്ല. സ്വർഗത്തിന് അതിനെക്കുറിച്ച് അറിയാൻ കഴിയില്ല. യാതൊന്നും കഴിയില്ല. കാരണം അവിടെ ഒന്നും തന്നെ തുടർന്നിരുന്നില്ല. അതൊരു വിശ്രമ സമയമായിരുന്നു. അതത്ര മഹത്തായ ഒന്നായിട്ട് ദൂതന്മാരിൽ നിന്ന് തന്നെ അത് രഹസ്യമായി കാത്തു സൂക്ഷിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടായിരുന്നു സാത്താൻ അതിനെക്കുറിച്ച് അറിയുവാൻ ഇടയാകുകയാണെങ്കിൽ അവൻ അതിന് വലിയ നാശം വരുത്തിയേക്കാൻ ഇടയുണ്ടാകും. അവൻ അറിയാത്ത ഒരേ ഒരു കാര്യമാണുള്ളത്, അവൻ ആഗ്രഹിക്കുന്നത് എന്തും അവന് വ്യാഖ്യാനിക്കാൻ കഴിയും. ഏത് തരത്തിൽപ്പെട്ട ദാനങ്ങളും അവന് അനുകരിക്കാൻ കഴിയും. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ ആശിക്കുന്നു. എന്നാൽ ഇത് അവനറിയാൻ കഴിയുകയില്ല. ഇത് വചനത്തിൽ തന്നെ പോലും എഴുതപ്പെട്ടിട്ടില്ല. ഇതൊരു പൂർണ്ണ രഹസ്യമാകുന്നു. ആ ദൂതന്മാരും മറ്റെല്ലാം തന്നെ നിശബ്ദരായി. അവരെന്തെങ്കിലും ഒരു അനക്കം വെച്ചാൽ തന്നെ അത് പുറത്താകുവാനിടയുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ നിശബ്ദരായിരുന്നു. വീണവായന നിർത്തിക്കളയുകയും എല്ലാ കാര്യങ്ങളും നിശ്ചലമായിരുന്നു. ഏഴ് ദൈവത്തിന്റെ പൂർണ്ണസംഖ്യയാണ്. ഏഴ് അത് നേരെ ഒരേ നിരയിലായിരുന്നു. ഏഴിടിനാദങ്ങൾ നേരെ ഒരുമിച്ച് നാദം മുഴക്കിയിട്ട് അത് അവർ എന്തോ അക്ഷരം ചൊല്ലുന്നത് പോലെയായിരുന്നു. ശ്രദ്ധിക്കുക, ആ സമയത്ത് യോഹന്നാൻ അത് എഴുതുവാൻ ഭാവിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു അത് എഴുതരുത്. യേശു ഒരിക്കലും അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. യോഹന്നാൻ അത് എഴുതാൻ കഴിഞ്ഞിരുന്നില്ല. ദൂതന്മാർക്ക് അതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു. എന്താകുന്നു അത്? ഇതാ കാര്യമായിട്ട് യേശു പറഞ്ഞു. സ്വർഗത്തിലെ ദൈവദൂതന്മാർ പോലും അതറിയുന്നില്ല. യാതൊന്നും അതിനെക്കുറിച്ച് അറിയുന്നില്ല. നോക്കൂ, മനസ്സിലായില്ലേ? അവൻ തന്നെ സ്വയം അതറിഞ്ഞിരുന്നില്ല. പറഞ്ഞു, ദൈവം മാത്രമേ അതറിയുന്നുള്ളൂ. എന്നാൽ അവൻ നമ്മോട് പറഞ്ഞു, നിങ്ങൾ ഈ അടയാളങ്ങളൊക്കെയും വരുന്നത് കാണാൻ തുടങ്ങുമ്പോൾ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ശരി, ശ്രദ്ധിക്കുക. നാം ഈ അടയാളങ്ങളൊക്കെയും വരുന്നത് കാണാൻ തുടങ്ങുന്നു. മനസ്സിലായില്ലേ? സാത്താൻ അതിനെക്കുറിച്ച് അറിയുവാനിടയായാൽ, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ കാര്യം മനസ്സിലാക്കുന്നതിന് നിങ്ങൾ എന്റെ വാക്കുകൾ ഇപ്പോൾ എടുക്കേണ്ടത് ആവശ്യമാകുന്നു. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനായി തീരുമാനിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് മറ്റാരോടെങ്കിലും പറയരുതെന്ന് ഞാൻ നന്നായി അറിഞ്ഞിരിക്കണം. അത് ആ വ്യക്തി മറ്റാരോടെങ്കിലും പറയുമെന്നുള്ളത് കൊണ്ടല്ല, എന്നാൽ സാത്താൻ അത് കേൾക്കുമെന്നുള്ളത് കൊണ്ടാണ്. നോക്കൂ, ദൈവമത പരിശുദ്ധാത്മാവിനാൽ എന്റെ ഹൃദയത്തിൽ മറച്ചുവെച്ചിരിക്കുന്നിടത്തോളം എന്റെ ഹൃദയത്തിൽ നിന്നും അവനതറിയാൻ കഴിയില്ല. അതുകൊണ്ട് അത് എന്റെയും ദൈവത്തിന്റെയും ഇടയ്ക്കുള്ള കാര്യമാകുന്നു. നോക്കൂ, അവനതിനെക്കുറിച്ച് യാതൊന്നും നിങ്ങളത് സംസാരിക്കുന്നതുവരെയും അറിയില്ല. അതിനുശേഷം അവനത് കേൾക്കുന്നു. ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ജനങ്ങളോട് ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണെന്ന് പറയുകയും അതിനുശേഷം ഞാൻ അവിടെ എത്താതിരിക്കാനും എന്നെ അതിൽ നിന്നും പരാജയപ്പെടുത്താനും സാത്താൻ അവന് കഴിയാവുന്നിടത്തോളം അത് തകിടം മറിച്ച് കളയുവാൻ ശ്രമിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് അതിനെക്കുറിച്ച് വെളിപാട് ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ട് അതിനെക്കുറിച്ച് ഞാൻ യാതൊന്നും പറയാതിരുന്നാൽ പിന്നെ അതൊരു വ്യത്യസ്തമായ കാര്യമാകുന്നു. ഓർക്കുക, സാത്താനത് കപടമായി അനുകരിക്കാൻ ശ്രമിക്കും. സഭ ചെയ്യുന്നതെല്ലാം അവൻ അനുകരിക്കാൻ ശ്രമിക്കുന്നു. അവനത് ശ്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് നാം എതിർക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളിൽ കൂടെ കണ്ടുകഴിഞ്ഞിരിക്കുന്നു.
Because he don't know it.
എന്നാൽ ഈ ഒരു കാര്യം അവന് കപടമായി അനുകരിക്കാൻ കഴിയുകയില്ല. ഈ കാര്യത്തിൽ യാതൊരു ഗോഷ്ഠി കാണിക്കലുമില്ല. നോക്കൂ, കാരണം അവൻ അതിനെക്കുറിച്ച് അറിയില്ല. അതറിയുന്നതിന് അവന് യാതൊരു വഴിയുമില്ല. ഇത് മൂന്നാം വലിയാകുന്നു. അവൻ അതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. നോക്കൂ, അവനത് മനസ്സിലാക്കിയുമില്ല. എന്നാൽ അതിനടിയിലായി ഒരു രഹസ്യം പറഞ്ഞു കിടപ്പുണ്ട്. അത്യുന്നതത്തിൽ ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഞാനത് കണ്ടപ്പോൾ എന്റെ ബാക്കിയുള്ള ജീവിതത്തിൽ എനിക്കൊരിക്കലും അതേക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ എന്താകുന്നു. അതിന്റെ അടുത്ത പടി ഞാൻ അറിയുന്നു. എന്നാൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെപ്രകാരം വ്യാഖ്യാനിക്കണമെന്നറിയില്ല. അതിന് താമസമുണ്ടാകിയില്ല. അത് സംഭവിച്ചപ്പോൾ ഞാനത് കുറിച്ചെടുത്തത് എന്റെ പക്കൽ ഇവിടെയുണ്ട്. നിങ്ങൾക്കതിവിടെ കാണാൻ കഴിയുമെങ്കിൽ ഞാനത് എഴുതിയെടുത്തിട്ടുണ്ട്. നിർത്തുക, ഇതിനപ്പുറം പോകരുത്. ഒരു മതഭ്രാന്തന്റെ പ്രവണത എനിക്കില്ല. ഞാൻ നിങ്ങളോട് സത്യം പറയുകയാണ്. എന്നാൽ നിങ്ങൾ ആ ചെറിയ ചെരുപ്പിനെ കുറിച്ച് ഓർക്കുന്നുണ്ടാകുമല്ലോ. അതായത്, ആ പ്രാണൻ കിടക്കുന്നതിനടുത്തായി ഇന്ന് ഇന്നതാണെന്നും കൂടാതെ ആന്തരിക ബോധവും അതുപോലെയുള്ള ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ എല്ലായ്പ്പോഴും എപ്രകാരം വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടില്ലേ. അതൊരു വലിയ കൂട്ടം കപടമായ അനുകരണം തന്നെ അതിനുശേഷം തുടങ്ങിവെക്കുകയുണ്ടായി. അവർ എപ്രകാരം ജനങ്ങളുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് സ്പന്ദനമുണ്ടോ എന്ന് നോക്കിയിരുന്നു. എല്ലാവർക്കും അവരുടെ കരങ്ങളിൽ സ്പന്ദനമായിരുന്നു. എന്നാൽ നിങ്ങൾ ഓർക്കുക, അവൻ എന്നെ ഉയരങ്ങളിലേക്ക് എടുത്തിട്ട് പറഞ്ഞു, ഇതാകുന്നു ആ മൂന്നാമത്തെ വലി, ആരും ഇതറിയുകയില്ല. നിങ്ങളത് ഓർക്കുന്നുണ്ടോ? ദർശനങ്ങൾ ഒരിക്കലും തെറ്റിപ്പോകുകയില്ല. അവ പൂർണ്ണമായും സത്യമാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ദൂതന്മാരുടെ സഞ്ചയത്തെക്കുറിച്ചുള്ള ദർശനം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ചാർലി, ഞാൻ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. ഈ ആഴ്ച ചിലതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അത് നിങ്ങൾക്ക് ചുറ്റുപാടുമായിട്ടാകുന്നു. എന്നാൽ നിങ്ങളത് ശ്രദ്ധിച്ചോ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. ഞാനിവിടെ നിന്നും വിട്ട് അരിസോണയിൽ ചെന്നപ്പോൾ ഉണ്ടായ ആ ദൂതന്മാരുടെ സഞ്ചയത്തെക്കുറിച്ച് എനിക്കുണ്ടായ ദർശനത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. യജമാനന്മാരെ, ഇതാണോ ആ സമയം എന്ന സന്ദേശം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങളത് ഓർക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുക, അവിടെ ഒരേ ഒരു വലിയ ഇടിനാദത്തിന്റെ പൊട്ടിത്തെറി ഉണ്ടാകുകയും ഏഴ് ദൂതന്മാർ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അത് ശരിയല്ലേ? ഒരു ഇടിമുഴക്കത്തിന്റെ പൊട്ടിത്തെറിയും ഏഴ് ദൂതന്മാർ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. കുഞ്ഞാട് മുദ്രകളിലൊന്ന് പൊട്ടിച്ചപ്പോൾ വരിക എന്ന നാല് ജീവികളിലൊന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. ശ്രദ്ധിക്കുക, ഒരിടിമുഴക്കം, ഏഴ് സന്ദേശങ്ങൾ. ആ സന്ദേശങ്ങൾ ഈ കാലഘട്ടത്തിന്റെ അന്ത്യനാളുകൾ വരെ വെളിപ്പെടുത്താൻ കഴിയാതെ മുദ്രയിടപ്പെട്ടിരുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ഇപ്പോൾ ഈ ആഴ്ചയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ നിഗൂഢമായ ഭാഗത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്താണോ അതാകുന്നു ഇത്. അതെന്താണോ ഇതായിരുന്നു. അതൊരു മനുഷ്യജീവിയോ ഒരു മനുഷ്യനോ ആയിരുന്നില്ല. അത് കർത്താവിന്റെ ദൂതന്മാരായിരുന്നു. ശ്രദ്ധിക്കുക, അതിന് സാക്ഷികളായിട്ടുള്ള മൂന്ന് പേർ ഇവിടെ ഇരിപ്പുണ്ട്. ഒരാഴ്ചയ്ക്ക് മുമ്പ്, അത് ഒരാഴ്ചയ്ക്കും ഒരു സ്വല്പം മുമ്പാകുന്നു, ഞാൻ മെക്സിക്കോയുടെ സമീപത്തായുള്ള മലമുകളിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന രണ്ട് സഹോദരന്മാരോടൊപ്പം കയറിപ്പോയിരുന്നു. ഞാൻ എന്റെ ട്രൌസറിന്റെ കാലുറയിൽ നിന്നും ഞെരിഞ്ഞിൽ പുല്ല് അല്ലെങ്കിൽ വസ്ത്രങ്ങളിൽ പറ്റിപ്പിടിക്കുന്ന മുള്ളുകൾ മാറ്റുകയായിരുന്നു. അപ്പോൾ ഭയങ്കരമായ ഒരു സ്ഫോടനമുണ്ടായിട്ട് അത് ആ പർവ്വതത്തെ മിക്കവാറും മുഴുവനായി കുലുക്കിയതുപോലെ കാണപ്പെടുകയുണ്ടായി. ഇപ്പോൾ അത് സത്യമാണ്. ഞാൻ എന്റെ സഹോദരന്മാരോട് ഒരിക്കലും ഒന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ അവർ ആ വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി. അവൻ എന്നോട് പറഞ്ഞു, ഇപ്പോൾ തയ്യാറായിക്കൊള്ളുക, കിഴക്കോട്ട് പോകുക. ആ ദർശനത്തിന്റെ വ്യാഖ്യാനം ഇതാകുന്നു. നോക്കൂ, ഇപ്പോൾ നിങ്ങൾ അറിയുന്നതിനു വേണ്ടി പറയുകയാണ്. സഹോദരൻ സോത്മാന് അതുവരെ അദ്ദേഹം വേട്ടയാടിക്കൊണ്ടിരുന്ന വേട്ട കിട്ടിയിരുന്നില്ല. അത് അദ്ദേഹത്തിന് കിട്ടുന്നതിനു വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, ഇപ്പോൾ ഇന്ന് രാത്രിയിൽ നിനക്ക് ഇതൊരടയാളമായിരിക്കുന്നതിനു വേണ്ടി അവനത് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ ഈ ദൂതന്മാരുടെ സന്ദർശനത്തെക്കുറിച്ച് നിങ്ങളെ തന്നെ ഈ സമയത്ത് സമർപ്പിച്ചുകൊള്ളേണ്ടത് ആവശ്യമാകുന്നു. അപ്പോൾ എനിക്ക് സ്വയം അന്യമായി അനുഭവപ്പെട്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. ഞാൻ പടിഞ്ഞാറ് ദിക്കിലായിരുന്നു. ദൂതന്മാർ കിഴക്ക് ദിശയിൽ നിന്നും വന്നിരുന്നു. അങ്ങനെ അവർ നേരെ എന്റെ അടുക്കൽ വന്ന് എന്നെ അവരോടൊപ്പം മുകളിലേക്ക് എടുത്തുകൊണ്ടുപോയി. അവർ കിഴക്ക് ദിശയിൽ നിന്ന് വന്നിരുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരൻ ഫ്രെഡും സഹോദരൻ നോർമാനും അതിന് സാക്ഷികളാകുന്നു. ഞങ്ങൾ താഴോട്ടിറങ്ങി വരുമ്പോൾ ഞാൻ ആ മനുഷ്യനോട് തന്റെ വേട്ട പ്രാപിക്കുന്നതിനായി അവിടെ തങ്ങി നിൽക്കുന്നതിന് കഴിവത് നിർബന്ധിക്കുകയുണ്ടായി. അത് ശരിയല്ലേ സഹോദരൻ സോത്മാൻ? അതെ, അദ്ദേഹം അത് അവിടെ നിൽക്കുന്നു. ഞാൻ നിർബന്ധിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അത് ചെയ്യുകയില്ല. ഞാൻ യാതൊന്നും പറയാതെ താഴോട്ടിറങ്ങിപ്പോരുന്നു. അന്ന് ചില കാര്യങ്ങൾ കൂടാരത്തിന്റെ ഒരു വശത്തായി ഞങ്ങൾ ഇരിക്കുമ്പോൾ സഹോദരൻ സോത്മാൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. ഉടനെ ഞാൻ എന്നോടത് പറയപ്പെട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ നിങ്ങളെയും സഹോദരൻ നോർമാനെയും, സഹോദരൻ നോർമാൻ എവിടെയാകുന്നു, പിന്നിലായിട്ടുണ്ട്. അവരെ രണ്ടുപേരെയും കൊണ്ട് എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആരോടും പറയരുതെന്ന് അവരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. അത് ശരിയല്ലേ? എന്നിട്ട് ഞാൻ ഇപ്രകാരം തിരിഞ്ഞ് ആ കൂടാരത്തിൽ നിന്നും ഇപ്രകാരം നടന്നു പോയില്ലേ? അത് ശരിയല്ലേ? അതെന്തുകൊണ്ടാണെന്നാൽ അത് ഇത് തന്നെയായിരുന്നു. കൃത്യമായും അത് ഇത് തന്നെയായിരുന്നിട്ട് അത് സംഭവിച്ചു കഴിയുന്നതുവരെ എനിക്കത് പറയാൻ കഴിയില്ല എന്ന് എനിക്കറിയാമായിരുന്നു. നോക്കൂ, ജനങ്ങൾ അത് മനസ്സിലാക്കുമെങ്കിൽ എന്ന് കരുതിയിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചുവോ, ആ ഒരു ദൂതൻ, ഞാൻ പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്നതിൽ ഒരു വിചിത്രമായ ദൂതനായിരുന്നു. ബാക്കിയുള്ളവരെക്കാൾ അവൻ എനിക്ക് കൂടുതൽ മുഖ്യനായി തോന്നിയിരുന്നു. നിങ്ങൾ അത് ഓർക്കുന്നുണ്ടോ? അവർ ഒരു സഞ്ചയമായിരുന്നു. മൂന്ന് ഒരു വശത്തും, ഒരു ദൂതൻ മുകളിലുമായിരുന്നു. ഇടത്തുനിന്ന് വലത്തോട്ടെണ്ണുമ്പോൾ എന്റെ തൊട്ടടുത്ത വശത്തായി ഇവിടെ നിന്നിരുന്നത് ഏഴാമത്തെ ദൂതനാകേണ്ടിയിരിക്കുന്നു. അവൻ മറ്റുള്ളവരെക്കാൾ തേജസ്സുള്ളവനും ബാക്കിയുള്ളവരിൽ നിന്നും കൂടുതൽ എനിക്ക് മുഖ്യനായും കണ്ടിരുന്നു. നിങ്ങൾ ഓർക്കുന്നില്ലേ, ഞാൻ പറഞ്ഞു, അവന് തന്റെ നെഞ്ച് ഇപ്രകാരം മുമ്പോട്ട് തള്ളിയിട്ട് കിഴക്ക് ദിശയിലേക്ക് പറക്കുകയായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അത് ഇപ്രകാരമായിരുന്നു. ഞാൻ പറഞ്ഞു, അവർ എന്നെ പൊക്കിയെടുത്തു, എന്നെ മുകളിലേക്ക് ഉയർത്തി. നിങ്ങളത് ഓർക്കുന്നില്ലേ? ഇവിടെയാകുന്നു അത്. ഏഴാമത്തെ മുദ്രയുമായിട്ട് നിന്നവൻ, എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അത്ഭുതപ്പെട്ടിരുന്ന ആ കാര്യം അതായിരുന്നു. ആമേൻ. ബാക്കിയുള്ള മുദ്രകൾ എനിക്ക് വളരെയധികം അർത്ഥമേറിയവയാകുന്നു, തീർച്ചയായും. എന്നാൽ ഓ, ഇതൊരു വട്ടം എന്റെ ജീവിതത്തിൽ എന്താണ് അർത്ഥമാക്കിയിരുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ദൈവത്തോട് നിലവിളിച്ച് കരഞ്ഞു. ഞാൻ അത് ഫെനിക്സിലെ യോഗത്തിന് ശേഷമായിരുന്നു. എന്നോട് കൂടെ ഉണ്ടായിരുന്ന ഏതൊരു വ്യക്തിക്കും അതറിയാം. ഞാൻ ആ മറയിൽ തന്നെ കിടന്നിരുന്നു. ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് സബീനോ കാനിയോനിലെ ആ വലിയ പരിക്കൻ പർവ്വത നിരകളിലേക്ക് കയറിപ്പോയി. ഞാൻ അതിന്റെ മുകളിലേക്ക് ചെന്നു. അവിടെ ലെമോൺ പർവ്വതത്തിലേക്ക് പോകുന്നതിനുള്ള ഒരു ചെറിയ നടപ്പാത ആ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയാൽ അവിടെയുണ്ട്. അതൊരു 30 മൈൽ നടത്തവും 30 അടി ഉയരത്തിൽ മഞ്ഞുള്ളതുമായ സ്ഥലമാണ്. അങ്ങനെ ആ മലയുടെ മുകളിൽ നന്നായി നേരം വിളിക്കുന്നതിന് മുമ്പേ തന്നെ ഉരുളൻ പാറകൾ ഉടനീളമുള്ള ആ നടപ്പാതയിൽ കൂടി ഞാൻ കയറിപ്പോയി. അവിടെ ഒരു വശത്തേക്ക് തിരിയണമെന്നുള്ള ഒരു പ്രേരണ എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി. അങ്ങനെ ഞാൻ തിരിഞ്ഞ ഏതോ ഒരു വലിയ പരിപരുത്തതായ പാറകളുടെ, ഹോ ദൈവമേ, 100 അടി ഉയരമുള്ള പാറകളുടെ ഇടയിലേക്ക് ഞാൻ കടന്നു ചെന്നു. ആ പാറകളുടെ ഇടയിൽ ഞാൻ മുട്ടുകുത്തി എന്റെ ഈ വേദപുസ്തകവും ചെറിയ നോട്ടുബുക്കും അവിടെ താഴെ വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ദൈവമായി കർത്താവേ, ഈ ദർശനത്തിന്റെ അർത്ഥം എന്താണ്? ഞാൻ ചോദിച്ചു, കർത്താവേ, അതെന്റെ മരണത്തെയാണോ അർത്ഥമാക്കുന്നത്? നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഞാനത് നിങ്ങളോട് പറഞ്ഞിരുന്നു. അതെന്റെ മരണത്തെ അർത്ഥമാക്കുന്നതിനിടയുണ്ട്. കാരണം എന്തോ ഒരു വിസ്ഫോടനമുണ്ടായിട്ട് അതെന്നെ തുണ്ടം തുണ്ടമാക്കുന്ന രീതിയിൽ കുലുക്കിയിരുന്നു. നിങ്ങളത് ഓർക്കുന്നുണ്ടാകുമല്ലോ. എത്ര പേർക്കതറിയാം? എത്ര പേർ അത് കേട്ടിട്ടുണ്ട്? എന്തുകൊണ്ടാണെന്നാൽ തീർച്ചയായും നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം. അങ്ങനെ അതെന്റെ മരണത്തെ അർത്ഥമാക്കിയിരുന്നു എന്ന് ഞാൻ ഓർത്തു. അതിനുശേഷം എന്റെ മുറിയിൽ വന്നിട്ടും ഞാൻ ചോദിച്ചു, കർത്താവേ, അതെന്തായിരുന്നു? എന്താണ് അത് അർത്ഥമാക്കിയിരുന്നത്? അത് ഞാൻ മരിക്കാൻ പോകുന്നുവെന്നാണോ അർത്ഥമാക്കിയിരിക്കുന്നത്? അതങ്ങനെയാണെങ്കിൽ പിന്നെ ശരി, ഞാൻ എന്റെ കുടുംബത്തോടത് പറയുകയില്ല. അങ്ങനെ എന്നെ പോകാൻ അനുവദിക്കുക. നോക്കൂ, എന്റെ ജോലി തീർന്നു കഴിഞ്ഞിരിക്കുന്നുവെങ്കിൽ, എന്നിട്ട് ഞാൻ പറഞ്ഞു. ഇപ്പോൾ അതെന്തായിരുന്നു? എന്നാൽ അവനൊരു സാക്ഷി അയച്ചു, ഞാൻ നിങ്ങളോടത് പറഞ്ഞിരുന്നത് ഓർക്കുന്നില്ലേ? അതായത് ഇത് അതല്ല അർത്ഥമാക്കിയിരുന്നത്, ഇതെന്റെ തുടർന്നുള്ള ദൈവിക വേലയാണ് അർത്ഥമാക്കിയിരുന്നത്. ഓഹോഹോ, നിങ്ങൾക്കിത് മനസ്സിലായോ? നോക്കൂ, അങ്ങനെ സബീനോ കാനിയിൽ ഇരുന്നു കൊണ്ട് സ്വർഗസ്ഥനായ പിതാവ് ഇത് അറിയുന്നു. എത്ര സത്യമായിട്ട് ഇത് സംഭവിക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നതുപോലെ ആ ദൂതന്മാർ നേരെ ഇറങ്ങി വന്ന് ഓരോ സന്ദേശവും സത്യമാണെന്ന് ന്യായീകരിച്ച് കാണിച്ചു. ഇപ്പോൾ ഇത് ദൈവത്തിൽ നിന്നും വന്നതാണോ അല്ലയോ എന്ന് നിങ്ങൾക്കറിയാം. ഒരു ദർശനത്താൽ അത് നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു. ആരാധന തീരുന്നതുവരെ എനിക്കത് നിങ്ങളോട് പറയാൻ കഴിയില്ല, കാരണം എന്നെ അതിന് വിലക്കിയിരുന്നു. അന്ന് രാവിലെ സമയം സബീനോ കാനിയനിൽ അവിടെ ഇരിക്കുമ്പോൾ എന്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. കാറ്റടിച്ചിട്ട് എന്റെ പഴയ കറുത്ത തൊപ്പി താഴെ വീണുപോയിരുന്നു. ഞാൻ എന്റെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അവിടെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? കർത്താവേ, എനിക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതെന്റെ വീട്ടിലേക്ക് പോകുന്ന സമയമാണെങ്കിൽ എന്നെ ഇവിടേക്ക് കടന്നു വരാൻ അനുവദിക്കൂ. അവിടെ അവർ എന്നെ ഒരിക്കലും കണ്ടെത്തുകയില്ല. ഞാൻ പോവുകയാണെങ്കിൽ ആരും എന്നെ ചൊല്ലി കരഞ്ഞു നടക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു നടത്തത്തിനായി പോയി എന്ന് മാത്രം എന്റെ കുടുംബം ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ എന്നെ കണ്ടെത്തുകയുമില്ല. എവിടെയെങ്കിലും എന്നെ ഒളിപ്പിക്കൂ. ഞാൻ പോകാനായി പോകുകയാണെങ്കിൽ എന്നെ പോകാൻ അനുവദിക്കൂ. ഒരുപക്ഷെ ജോസഫ് ഏതെങ്കിലും ഒരു ദിവസം എന്റെ വേദപുസ്തകം ഇവിടെ കിടക്കുന്നത് കണ്ടുപിടിക്കാനിടയായിട്ടോ പിന്നെ അവനത് ഉപയോഗിച്ചു കൊള്ളട്ടെ. നോക്കൂ, ഞാൻ പോകുകയാണെങ്കിൽ കർത്താവേ, എന്നെ പോകാൻ അനുവദിക്കൂ. അങ്ങനെ എന്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. അപ്പോൾ പെട്ടെന്ന് എന്തോ ഒന്ന് എന്റെ കൈകളിൽ തടയുകയുണ്ടായി. എനിക്കതറിയില്ല, എനിക്കത് പറയാൻ കഴിയുകയില്ല. ഞാൻ ഉറങ്ങിപ്പോയിരുന്നോ? എനിക്കറിയില്ല. ഞാനൊരു വിവശതയിലായിരുന്നോ? എനിക്കറിയില്ല. അതൊരു ദർശനമായിരുന്നോ? എനിക്കത് നിങ്ങളോട് പറയാൻ കഴിയില്ല. എനിക്ക് പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, ആരാ ദൂതന്മാർ വന്നിരുന്നത് പോലെ തന്നെയായിരുന്നു. അതെന്റെ കയ്യിൽ തടഞ്ഞു. ഞാനതിലേക്ക് നോക്കി, അതൊരു വാളായിരുന്നു. അതിന് മുത്തുപതിപ്പിച്ച പിടിയുണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ മനോഹരമായിരുന്നു. അതിന് സ്വർണം കൊണ്ടുള്ള ഒരു അലങ്കാരപാളിയും അതിന്മേലുണ്ടായിരുന്നു. അതിന്റെ വായ്തല ഒരു ദിനം വെള്ളി പോലെയുള്ള എന്തോ ഒരു തിളങ്ങുന്ന ലോഹമായിരുന്നു. അത് വാസ്തവമായും തിളങ്ങുന്നതായിരുന്നു എന്ന് മാത്രം. അതത്രയും തൂവൽ പോലെ മൂർച്ചയേറിയതായിരുന്നു. ഓ ദൈവമേ, ഞാൻ ഓർത്തു, അതത്രയും മനോഹരമായ ഒരു കാര്യമല്ലേ? എന്റെ കയ്യിൽ അത് യോജിച്ചിരിക്കുന്നു. ഞാൻ ഓർത്തു, അത് ഭയങ്കരമായും സുന്ദരമായും ഒന്നാകുന്നു. എന്നാൽ ഞാൻ പറഞ്ഞു, ഹേ, ഞാൻ എല്ലായ്പ്പോഴും അത്തരം കാര്യങ്ങളെയും ഒരു വാളിനെ ഭയപ്പെട്ടിരുന്നു. ഞാൻ ഓർത്തു, ഞാൻ ഇതുമായിട്ട് എന്ത് ചെയ്യും? അപ്പോൾ ഉടനെ തന്നെ ഒരു ശബ്ദം അവിടെയെല്ലാം നടുക്കിക്കൊണ്ട് ആ പാറകളെല്ലാം ഇളക്കിക്കൊണ്ട് അതുവഴി കടന്നുപോയി. എന്നിട്ട് പറഞ്ഞു, അത് രാജാവിന്റെ വാളാണ്. അതിനുശേഷം ഞാൻ അതിൽ നിന്ന് പുറത്തു വന്നു. അത് രാജാവിന്റെ വാളാകുന്നു. ഇപ്പോൾ അത് ഒരു രാജാവിന്റെ വാൾ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ രാജാവിന്റെ വാൾ എന്നത് പറഞ്ഞിരുന്നു. രാജാവ് ഒരൊറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ദൈവമാകുന്നു. അവൻ ഒരു വാൾ മാത്രമേ ഉള്ളൂ, അത് അവന്റെ വചനമാകുന്നു. ആ വചനത്താലാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. അതിനാൽ ദൈവമേ, എന്നെ സഹായിക്കണമേ. അവന്റെ വിശുദ്ധ പ്രസംഗ പീഠത്തിന് മുമ്പിൽ ഞാൻ നിൽക്കുകയും അവന്റെ വിശുദ്ധ വചനം ഇതാ ഇവിടെ കിടക്കുന്നു, ഇത് വചനമാകുന്നു. ആമേൻ. ഓ, ഏതൊരു കാലത്താണ് നാം ജീവിക്കുന്നത്! എന്തൊരു മഹത്തായ കാര്യമാകുന്നു! അതിലെ മർമ്മവും രഹസ്യവും കണ്ടില്ലേ? അത് മൂന്നാമത്തെ. ഇതെന്നെ വിട്ട് കഴിഞ്ഞ് ഞാൻ അവിടെ നിൽക്കുമ്പോൾ എന്തോ ഒന്ന് എന്റെ അടുക്കിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇപ്പോൾ ഞാൻ ഒരു ശബ്ദവും കേട്ടിരുന്നില്ല. അതിന്റെ ഉള്ളിൽ നിന്നും സംസാരിക്കുന്നത് പോലെ എന്തോ ആയിരുന്നു. എനിക്ക് നിങ്ങളോട് സത്യം പറയേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായും എന്താണോ സംഭവിച്ചത് അത് തന്നെയാകുന്നു. എന്തോ എന്നെ തടഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ മൂന്നാമത്തെ വലിയാണ്. മൂന്നാം വലി നിങ്ങളത് ഓർക്കുന്നുണ്ടോ? അവൻ പറഞ്ഞു, നീ വിശദീകരിച്ചു കൊടുക്കാൻ ശ്രമിച്ചത് എന്താണോ, ആ കാര്യത്തിൽ നിന്നെല്ലാം നിനക്ക് വളരെയധികം കപടാനുകാരികൾ ഉണ്ടായിരിക്കുന്നു. എന്നാൽ പറഞ്ഞു, ഇത് വിശദീകരിക്കാൻ ശ്രമിക്കുക പോലും ചെയ്യരുത്. നിങ്ങളിത് ഓർക്കുന്നുണ്ടോ? എത്ര പേർ ആ ദർശനം ഓർക്കുന്നുണ്ട്? അതെല്ലായിടത്തുമായിരിക്കുന്നു. ഇത് ടേപ്പിലാക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ എല്ലായിടത്തുമായിരിക്കുന്നു. അത് ഏകദേശം 6 വർഷമോ 7 വർഷമോ മുമ്പായിരുന്നു. അത് 7 വർഷം മുമ്പായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് വിശദീകരിക്കാൻ ശ്രമിക്കരുത്, ഇത് മൂന്നാം വലിയാകുന്നു. എന്നാൽ ഞാൻ നിന്നെ അവിടെ കണ്ടുമുട്ടും എന്ന് പറഞ്ഞു. അത് ശരിയല്ലേ? അവൻ പറഞ്ഞു, ശ്രമിക്കരുത്. അവനത് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ചെറിയ കുട്ടിയുടെ കാലുറയും പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ നിന്റെ ആദ്യത്തെ വലി വലിക്കുക. അങ്ങനെ നീ ചെയ്യുമ്പോൾ മീൻ ചൂണ്ടയിരയ്ക്ക് പിന്നാലെ ഓടിയെത്തും. അതിനുശേഷം നിന്റെ രണ്ടാം വലി വലിക്കുക, കാരണം അതൊരു ചെറിയ മീൻ മാത്രമായിരിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം മൂന്നാം വലിയിൽ അതിനെ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ ദൈവവേലക്കാരും എന്റെ ചുറ്റും കൂടി, സഹോദരൻ ബ്രഹാം, നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം, ഹാലലൂയ സഹോദരൻ ബ്രഹാം എന്ന് പറഞ്ഞു. അവിടെയാണ് ഞാൻ എല്ലായ്പ്പോഴും ഒരു കൂട്ടം പ്രാസംഗികരുടെ ഇടയിൽ ബന്ധനത്തിലാകുന്നത്. നോക്കൂ, ഞാൻ ജനങ്ങളെ ഇഷ്ടപ്പെടുന്നു. അവർ നിങ്ങളെ കൊണ്ട് ഇതും അതും എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, കൊള്ളാം, ആഹാ, അതെ. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, മീൻ പിടിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു, ഇപ്രകാരമാണ് അത് ചെയ്യുന്നത്. മീൻ നിങ്ങൾക്ക് ചുറ്റുമായി നിങ്ങൾ കാണും. ഇരയൊന്ന് ഇളക്കി കൊടുക്കേണ്ടത് ആവശ്യമാകുന്നു. ശരി, അതാണ് യഥാർത്ഥത്തിൽ മീൻ പിടിക്കുന്നതിന്റെ സൂത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇരയൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ, ഞാൻ ആദ്യം ഇരയൊന്ന് ഇളക്കിയപ്പോൾ മീൻ അതിന്റെ പിന്നാലെ ഒരുമിച്ച് കൂടി. എന്നാൽ അവയെല്ലാം ചെറിയ മീനുകളായിരുന്നു. അങ്ങനെയാണ് അവർ മീൻ പിടിക്കുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞു, ഞാനതിനെ കരയിലേക്ക് വലിച്ചിട്ടു. എന്നാൽ അത് ഇരയുടെ മേൽ തൊലി പോലെ കാണപ്പെട്ടിരുന്നു. അത് അത്രയ്ക്ക് ചെറുതായിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ നിൽക്കുമ്പോൾ എന്തോ എന്നോട് പറഞ്ഞു, അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു. ഞാൻ കരയാൻ തുടങ്ങി. ചൂണ്ടച്ചരടെല്ലാം ഇതുപോലെ എന്റെ ചുറ്റുമായി കുരുങ്ങിക്കിടന്നിരുന്നു. ഞാൻ പറഞ്ഞു, ദൈവമേ, ഓ എന്നോട് ക്ഷമിക്കണമേ, ഞാനൊരു മഠേനായ മനുഷ്യനാണ്. കർത്താവേ, അരുതേ, എന്നോട് ക്ഷമിക്കണമേ. അങ്ങനെ ഈ ചൂണ്ട എന്റെ കൈവശമായിരുന്നു. എന്റെ കയ്യിലുണ്ടായിരുന്നത് എന്തായിരുന്നു എന്നാൽ അത് ആ കൊച്ചുകുട്ടിയുടെ കാലുറയായിരുന്നു. അത് ഏകദേശം അത്രയും നീണ്ടതായിരുന്നു. അതിന്റെ ചരട് എന്റെ കൈവിരലിന്റെ അത്രയും വണ്ണമുള്ളതായിട്ട് ഏകദേശം 1/2 ഇഞ്ചോളം ഇതുപോലെ വലുതായിരുന്നു. എന്നാൽ ഈ കാലുറയുടെ ചരട് കയറ്റുന്ന സുഷിരത്തിന് 1 ഇഞ്ചിന്റെ 16 ഭാഗം മാത്രമേ വലിപ്പമുണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ ചെറിയ കാലുറയുടെ സുഷിരങ്ങളിൽ കൂടെ ഇത്രയും ഇഞ്ച് വലിപ്പത്തിലുള്ള ചരട് കടത്തി അത് കെട്ടുവാൻ ശ്രമിക്കുകയായിരുന്നു. ഹാ, ഒരു ശബ്ദം എന്നോട് പറഞ്ഞു, പെന്തക്കോസ്തു കുഞ്ഞുങ്ങളെ അലൗകിക കാര്യങ്ങൾ പഠിപ്പിക്കാൻ നിനക്ക് കഴിയുകയില്ല. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ അവരെ ഒറ്റയ്ക്ക് വിട്ടേക്കുക. അതിനുശേഷം ഉടനെ തന്നെ അവൻ എന്നെ പൊക്കിയെടുത്തു. അവൻ എന്നെ മേലേക്കെടുത്തിട്ട് ഒരു ഉയർന്ന സ്ഥാനത്ത് തന്നെ ഇരുത്തി. അവിടെ ഒരു യോഗം നടക്കുന്നുണ്ടായിരുന്നു. അതൊരു കൂടാരം പോലെയോ ഒരു കത്തീഡ്രൽ പോലെയോ എന്തോ ഒന്നായി കാണപ്പെട്ടിരുന്നു. ഞാൻ അവിടേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയ പെട്ടി പോലെ ഒന്നവിടെ അതിന്റെ ഒരു വശത്തായിട്ടുള്ള സ്ഥലത്ത് കണ്ടിരുന്നു. ഞാൻ ആ വെളിച്ചം എന്റെ മുകളിലായി ആരോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അത് നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്ന അതേ വെളിച്ചം തന്നെയാകുന്നു. അതിന്റെ അടുക്കൽ നിന്നും ചുഴലി പോലെ ഇപ്രകാരം കറങ്ങിയിട്ട് കൂടാരത്തിന്റെ മുകളിലായി ചെന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ അവിടെ കണ്ടുപിട്ടും. ഇതാ മൂന്നാം വലിയായിരിക്കും. നീ ആരോടും പറയരുത്. സബീനോ കാനിയനിൽ വെച്ച് അവൻ പറഞ്ഞു, ഇത് മൂന്നാമത്തെ വലിയാകുന്നു. അതിന് മൂന്ന് വലിയ കാര്യങ്ങൾ അതോടൊപ്പം പോകുന്നു. അതിലൊന്ന് ഇന്ന് തുറക്കപ്പെടുകയുണ്ടായി, അല്ലെങ്കിൽ ഇന്നലെ. മറ്റൊന്ന് ഇന്ന് തുറക്കപ്പെടുകയുണ്ടായി. അതിലൊന്ന് എനിക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല, കാരണം അതറിയപ്പെടാത്ത ഭാഷയിലായിരുന്നു. എന്നാൽ ഞാൻ അവിടെ തന്നെ നിന്നുകൊണ്ട് നേരെ അതിലേക്ക് നോക്കിയിരുന്നു. അത് ആ മൂന്നാം വലി കടന്നു വരുന്നതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഓ ദൈവമേ, ആ കാരണത്താലാണ് സ്വർഗം മുഴുവനും മൌനമായിരുന്നത്. ഞാനിപ്പോൾ ഇവിടെ തന്നെ ഇത് നിർത്തുന്നതാണ് നല്ലത്. നോക്കൂ, ഇതിനെക്കുറിച്ച് ഇനിയും കൂടുതലായി ഒന്നും പറയരുത് എന്ന് വിലക്ക് കിട്ടിയതായി എനിക്ക് അനുഭവപ്പെടുന്നു. നോക്കൂ, അതുകൊണ്ട് ഏഴാമത്തെ മുദ്ര അത് തുറക്കപ്പെടാതിരുന്നതിന്റെ കാരണം ഓർത്തുകൊള്ളുക. നോക്കൂ, അത് വെളിപ്പെടാതിരുന്നതിന്റെ കാരണം ആരും അതിനെക്കുറിച്ച് അറിയരുത് എന്നതുകൊണ്ടാണ്. അതിനെക്കുറിച്ച് ഒരു വചനം അറിയുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ ദർശനം എനിക്കുണ്ടായിരുന്നു എന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളത് ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഇവിടെ ഇതാ, അത് മറ്റുള്ള ഏതൊന്നുപോലെയും വചനവുമായി നേരെ കൃത്യമായി ഒത്ത് അവിടേക്ക് പോകുന്നു. ദൈവം എന്റെ ഹൃദയം അറിയുന്നു. ഞാൻ ഒരിക്കലും ഒരു വട്ടം പോലും അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടില്ല. എന്നാൽ അതിപ്പോൾ ഇതാ ഇവിടെയായിരിക്കുന്നു. ഇത് നാം വിചാരിക്കുന്നതിലും താമസിച്ചായിരിക്കുന്നു. അതെ, ഓ ദൈവമേ, അതുകൊണ്ട് അത് ദൈവത്തിൽ നിന്നുമുള്ളതാണെന്ന് അത് കാണിക്കുന്നു. കാരണം അത് അന്ത്യകാല സന്ദേശത്തിൽ നിന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുമായി കൃത്യമായി ഒത്തുചേർന്നു പോകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ മുദ്ര ഇപ്പോൾ അന്ത്യകാല സമയത്തേക്ക് വേണ്ടിയുള്ള സന്ദേശമാകുന്നു എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അവൻ ആറ് മുദ്രകൾ വരെ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി തരികയും എന്നാൽ ഏഴാമത്തേതിനെ കുറിച്ച് യാതൊന്നും പറയുന്നില്ല. എന്നാൽ അന്ത്യകാല മുദ്ര അത് സംഭവിക്കാൻ തുടങ്ങുമ്പോൾ തിരുവെഴുത്ത് പ്രകാരം അത് തികച്ചും പൂർണമായ ഒരു രഹസ്യമായിരിക്കും. അതറിയുന്നതിന് മുമ്പാകുന്നു. കൂടാതെ ഓർക്കുക, വെളിപാട് 10:1-7 പത്താം അധ്യായത്തിന്റെ 1-7 വരെ ഏഴാമത്തെ ദൂതന്റെ സന്ദേശത്തിന്റെ അവസാനത്തിങ്കൽ ദൈവത്തിന്റെ സകല മർമ്മങ്ങളും തുറക്കപ്പെട്ടിരിക്കും. നാം അന്ത്യസമയത്ത് ഏഴാമത്തെ മുദ്രയുടെ തുറക്കപ്പെടുന്ന സമയത്താകുന്നു. ഇപ്പോൾ ഞാനിതെങ്ങനെ അറിഞ്ഞു? കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ഞായറാഴ്ച, ഇന്ന് തൊട്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ എളിമയുള്ളവനായിരിക്കുക എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു. ഓർക്കുക, ദൈവം ചെറിയ കാര്യങ്ങളിൽ കൂടെ പ്രവർത്തിക്കുന്നു. അതെന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് വാസ്തവമായും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഞാനത് കാണുന്നു. അതത്രയും എളിമയായ രീതിയിലാകുന്നു. നിങ്ങൾ അതിനെക്കുറിച്ചത് എന്തെങ്കിലും അതുപോലെയുള്ള കാര്യമായിട്ട് അത് വത്തിക്കാനിൽ ആർക്കെങ്കിലും വെളിപ്പെടുമെന്ന് വിചാരിച്ചേക്കാം. അല്ല, എന്നാൽ അത് യോഹന്നാൻ സ്നാപകന്റെ അടുക്കലെത്തിയതുപോലെയാകുന്നു. അത് നമ്മുടെ കർത്താവിന്റെ ജനനം ഒരു കന്നുകാലി തൊഴുത്തിൽ വന്നതുപോലെയാകുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. അതുകൊണ്ട് ദൈവമേ, എന്നെ സഹായിക്കണമേ. നാഴിക അടുത്തായിരിക്കുന്നു. ആമേൻ. നാം ഇവിടെ എത്തിയിരിക്കുന്നു. ഓ ദൈവമേ, ആ ഏഴ് ദൂതന്മാർ പടിഞ്ഞാറ് നിന്നും കൊണ്ടുവന്ന ആ ദൈവിക ദർശനത്തിലെ സത്യത്തെ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ? അവർ പടിഞ്ഞാറ് നിന്നും വരികയായിരുന്നു, തിരികെ കിഴക്കോട്ടേക്ക്. ഇന്ന് രാത്രിയിലെ ഈ സന്ദേശത്തെ ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു. ഓ ദൈവമേ, ഇപ്പോൾ ആ വലിയ ഇടിനാഥത്തിന്റെ ശബ്ദവും ഇവിടെ കൊണ്ടുവന്നു തന്ന ആ ദൌത്യവും വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുകയും അത് ദൈവത്തിൽ നിന്നായിരുന്നുവെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അതൊന്ന് ചിന്തിച്ചു നോക്കുക. എനിക്ക് മുദ്രകളെ കുറിച്ച് അറിയില്ലായിരുന്നു. അവ ഈ ആഴ്ചയിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ആ ഏഴ് ദൂതന്മാർ തന്നെ ഇതായിരിക്കെ, വരുവാനിരിക്കുന്ന ആ സന്ദേശമായിരിക്കെ ആ ദൂതന്മാർ അതിനുവേണ്ടി എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. നോക്കൂ, ഓർക്കുക, ഏഴാമത്തെ ദൂതൻ, ഏഴ് ദൂതന്മാരിൽ എനിക്ക് ശ്രദ്ധേയനായ ഏഴാമത്തെ ദൂതൻ മറ്റുള്ളവരെക്കാളെല്ലാം പ്രാധാന്യം അർഹിക്കുന്നവനായി എനിക്ക് കാണപ്പെട്ടിരുന്നു. ഇപ്പോൾ നോക്കൂ, അവർ ഇപ്രകാരം നിൽക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനവിടെ ഈ രീതിയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെയെല്ലാം ശ്രദ്ധിക്കുകയായിരുന്നു. നോക്കൂ, ആദ്യത്തേത് ഒരു കൂട്ടം ചെറിയ പക്ഷികളുടെ കൂട്ടം. അവയുടെ തൂവലുകളെല്ലാം താഴേക്കായിരുന്നു. നിങ്ങളവയെ ഓർക്കുന്നുണ്ടോ? അവയെല്ലാം കിഴക്കോട്ടേക്ക് പറന്നുപോയി. രണ്ടാമത്തെ കൂട്ടം കൂടുതൽ തേജസ്സുള്ള വലിയ പക്ഷികളുടെ കൂട്ടമായിട്ട് അവയ്ക്ക് അറ്റം കൂർത്ത ചിറകുകളോടുകൂടിയ പ്രാവുകളെ പോലെ കാണപ്പെട്ടിരുന്നു. അവ കിഴക്കോട്ടേക്ക് പറന്നുപോയി. അത് ഒന്നാം വലിയും രണ്ടാം വലിയും. അതിനുശേഷം വന്നത് ദൂതന്മാരായിരുന്നു. ഞാൻ നേരെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അവിടെ ഈ വിസ്ഫോടനം നടന്നിരുന്നു. ഞാൻ ഈ രീതിയിൽ പടിഞ്ഞാറോട്ട് നോക്കി നിൽക്കുമ്പോൾ അവർ വന്ന് എന്നെ അവിടെ നിന്നും പൊക്കിയെടുത്തു കൊണ്ടുപോയി. എന്റെ അറിവിൽ നിന്ന് ഞാൻ പൊടും തന്നെ പുറത്തായി കഴിഞ്ഞിരുന്നു. അവരിൽ ഒരാൾ വന്നിരുന്നത് എനിക്ക് അത്രമാത്രം പ്രത്യേകതയുള്ളവനായി കാണപ്പെട്ടിരുന്ന ഒരുവനായിരുന്നു. ആ ഒരുവൻ തന്നെ ഞാൻ പ്രവേശിച്ച സഞ്ചയത്തിനുള്ളിൽ എന്റെ ഇടതുവശത്തായിരുന്നു. എന്നാൽ ഇടത്തുനിന്ന് വലത്തോട്ട് എണ്ണിയാൽ നോക്കൂ, അപ്പുറത്തായി വരുന്നത് ഏഴാമത്തെ ദൂതൻ ആകേണ്ടിയിരുന്നു. ഇപ്പോൾ ഓർക്കുക, ഏഴ് ദൂതന്മാരുണ്ടായിരുന്നു. നിങ്ങൾ വെള്ളശില കൊണ്ടുള്ള പിരമിഡിനെ, ജൂനിയർ ജാക്സന്റെ ആ സ്വപ്നത്തെ ഞാൻ നിങ്ങൾക്ക് വ്യാഖ്യാനിച്ച് നൽകിയത് ഓർക്കുന്നുണ്ടോ? നോക്കൂ, ശ്രദ്ധിക്കുക. ഞാൻ പുറപ്പെട്ടുപോയ ആ രാത്രിയിൽ അവിടെ ആറ് സ്വപ്നങ്ങൾ വരികയും അവയെല്ലാം നേരെ ഒരേ ഒരു കാര്യത്തിലേക്ക് പോയിരുന്നു. അതിനുശേഷം ദർശനം തുടങ്ങുകയും എന്നെ പടിഞ്ഞാറോട്ടേക്ക് അയക്കുകയും ചെയ്തു. അപ്പോൾ ജൂനിയർ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, എത്ര പൂർണമായിരിക്കുന്നു. ഇപ്പോൾ ഈ കാര്യങ്ങളുടെ എല്ലാം സൃഷ്ടികർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ തന്നെ ഇതവന്റെ കൃപയാൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഇടാൻ ഞാൻ ശ്രമിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ ആശിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ആ കാരണത്താൽ മാത്രമാണ് ഞാൻ ഇതുപോലെ സംസാരിച്ച് ഇതിനു മുമ്പ് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല. എന്നാൽ ഈ നാഴിക അടുത്തുകൊണ്ടിരിക്കുന്നു. നോക്കൂ, നോക്കൂ, ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, അതിനാൽ ആഴത്തിൽ ഇത് ഉറപ്പിക്കാൻ കഴിയും, ഞാൻ നിങ്ങളെ വിട്ട് വീണ്ടും പോകുന്നതിന് തയ്യാറാകുകയാണ്. എവിടേക്ക് ഞാൻ പോകുന്നുവെന്ന് എനിക്കറിയില്ല. ഞാൻ സുവിശേഷം മറ്റ് സ്ഥലങ്ങളിലും പ്രസംഗിക്കേണ്ടത് ആവശ്യമാകുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ ഈ രീതിയിലുള്ള മതഭ്രാന്തികളൊക്കെ കേട്ടിട്ടുണ്ട് എന്ന്. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് മറ്റൊരാളെ ന്യായം വിധിക്കാൻ കഴിയില്ല. എനിക്ക് ദൈവത്തോട് എന്നെ സംബന്ധിച്ച് മാത്രം ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. എന്നാൽ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലുമെന്ന് ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ ശരിയല്ലാത്തതായി തീർന്നിട്ടുണ്ടോ? മറ്റാർക്കും അത് പറയാൻ കഴിയില്ല. കാരണം അവൻ എന്നോട് പറഞ്ഞ അതേപ്രകാരം തന്നെ എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളോടത് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇത് ശരിക്കും സത്യമാണെന്ന് നിങ്ങളെ കാണിച്ചുകൊണ്ട് ഞാൻ ഇത് ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഓർക്കുക, നിങ്ങളുടെ ഇടയിൽ ഒരു ആത്മീയനോ പ്രവാചകനോ ഉണ്ടെങ്കിൽ കർത്താവായ ഞാൻ അവനോട് ദർശനങ്ങളിൽ കൂടിയും സ്വപ്നങ്ങളിൽ കൂടിയും സംസാരിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. അത് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്നതാണ്. യോസഫിന് സ്വപ്നം വ്യാഖ്യാനിക്കാനും സംസാരിക്കാനും ദർശനങ്ങൾ കാണാനും കഴിഞ്ഞിരുന്നു. അത് ശരിയല്ലേ? ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക. അതായത് ഇത് സംഭവിക്കുമ്പോൾ ജൂനിയർ ഒരു മൈതാനത്ത് നിൽക്കുകയും അതിലൊരു വലിയ പിരമിഡുണ്ടായിരുന്നു. അതിന്റെ കല്ലുകളിന്മേൽ എന്തോ എഴുതിയിരുന്നിട്ട് ഞാനത് ജനങ്ങൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയായിരുന്നു. അത് ശരിയല്ലേ ജൂനിയർ? ഇത് സംഭവിക്കുന്നതിന് ഏകദേശം ഒരു വർഷം മുമ്പായിരുന്നു. ഇപ്പോൾ അടുത്ത കാര്യം ശ്രദ്ധിക്കുക. ഞാൻ ഏതോ തരത്തിൽപ്പെട്ട ഒരു ലോഹക്കമ്പിയെടുത്ത് അത് തുറക്കുകയും അതിനുള്ളിൽ യാതൊന്നും എഴുതപ്പെടാത്ത ഒരു വെള്ളക്കല്ല് കാണുകയും ചെയ്തു. ആ സമയത്ത് തന്നെ ഞാൻ പടിഞ്ഞാറോട്ട് പോകാൻ തുടങ്ങിയിരുന്നു. ഞാൻ അവരോടെല്ലാവരോടുമായിട്ട് പറഞ്ഞു, നിങ്ങൾ പടിഞ്ഞാറോട്ട് പോകരുത്, ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഞാൻ തിരികെ വരുന്നതുവരെ ഇതിന്മേൽ നോക്കിക്കൊണ്ട് നിന്നുകൊള്ളുക. എന്നിട്ട് ഞാൻ പടിഞ്ഞാറോട്ട് പോയി സ്ഫോടനത്തിനു വേണ്ടി. എന്നിട്ട് തിരികെ ഈ എഴുതപ്പെടാത്ത വചനത്തിന്റെ പരിശുദ്ധാത്മാവിനാലുള്ള വ്യാഖ്യാനത്തോടുകൂടി തിരികെ കിഴക്കോട്ട് വന്നു. ഇപ്പോൾ ഇത് സമ്പൂർണമായും സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തിയല്ല എങ്കിൽ പിന്നെ അതെന്താണെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹിതരെ, ഞാൻ എന്തിനു വേണ്ടിയാണ് ഇത് പറയാൻ ശ്രമിക്കുന്നത്? നാം അന്ത്യകാലത്താണ് ജീവിക്കുന്നതെന്ന് കാണിക്കുന്നതിനാകുന്നു. ഇപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ പൂർണ്ണമായും പുള്ളിക്ക് മാറ്റമില്ലാതെ ഒത്തുചേർന്ന് പോയിരിക്കുന്നുവെങ്കിൽ അതുപോലെ തന്നെ ഇതും സമ്പൂർണമായി വചനത്തോട് പുള്ളിക്ക് പോലും മാറ്റമില്ലാതെ പോകുന്നു. നാം ഇവിടെ എത്തിയിരിക്കുന്നു. നാം അന്ത്യകാലത്താകുന്നു സ്നേഹിതരെ. ഉടനെ തന്നെ സമയം തീർന്നു പോകും. ദശലക്ഷങ്ങൾക്ക് അവരുടെ ജീവിതം നഷ്ടപ്പെടും. തങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് ഇപ്പോൾ വിശ്വസിക്കുന്ന ദശലക്ഷക്കണക്കിന് ജനങ്ങൾ അണുശക്തി യുഗത്തിന് ഇരയായി എണ്ണപ്പെടും. നാം അവസാനത്തെ നാഴികയിലാണ് ജീവിക്കുന്നത്. സർവശക്തനായ ദൈവത്തിന്റെ കൃപയാൽ അവന്റെ ജനങ്ങൾക്ക് അവൻ നൽകുന്ന സഹായത്താൽ അവർ ക്രിസ്തുവിന്റെ ഉടനെയുള്ള പ്രത്യക്ഷതയ്ക്കായി നോക്കിക്കാത്തിരിക്കേണ്ടതാകുന്നു. എത്ര കാലം സഹോദരൻ ബ്രഹാം? ഒരുപക്ഷെ 70 വർഷങ്ങൾ, ഒരുപക്ഷെ 50 വർഷങ്ങൾ, ഒരുപക്ഷെ 100 വർഷത്തിനുള്ളിലാകാം, എനിക്കറിയില്ല. ഒരുപക്ഷെ പ്രഭാതത്തിലായിരിക്കാം, ഒരുപക്ഷെ രാത്രിയിൽ തന്നെയാകാം, എനിക്കറിയില്ല. ആരെങ്കിലും തനിക്കറിയാമെന്നത് പറയുകയാണെങ്കിൽ അവർ തെറ്റാണ്. മനസ്സിലായില്ലേ? അവർക്കതറിയില്ല, ദൈവം മാത്രം അറിയുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ദൈവമേ, നീ എന്നെ സഹായിക്കണമേ. ദൈവത്താൽ ഞാനിത് സത്യമാണ് പറയുന്നത്. അതായത് ഈ കാര്യങ്ങൾ എനിക്ക് ആത്മീയമായി വിവേചിച്ച് നൽകപ്പെടുകയും പരിശുദ്ധാത്മാവിനാൽ വിവേചിക്കപ്പെട്ടതുമാകുന്നു. അവ ഓരോന്നും വേദപുസ്തകത്തിലുള്ള അതിന്റെ സ്ഥാനത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ മുദ്രയുടെ അടിയിലായി കിടക്കുന്ന ആ മഹത്തായ രഹസ്യം എന്താകുന്നുവെന്ന് എനിക്കറിഞ്ഞുകൂടാ. എനിക്കതറിയില്ല, എനിക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, എനിക്കത് പറയാൻ കഴിയുകയില്ല. അതെന്താണ് പറഞ്ഞതെന്ന്. എന്നാൽ അത് ഏഴ് ഇടിനാദങ്ങൾ അടുത്തടുത്തായി ഏഴ് വ്യത്യസ്ത സമയങ്ങളിൽ നാദം മുഴക്കിയതാണെന്ന് എനിക്കറിയാം. അത് ഞാൻ കണ്ടിരുന്നതായ മറ്റു ചില കാര്യങ്ങളിലേക്ക് വെളിവാക്കപ്പെടുകയുണ്ടായി. അതിനുശേഷം ഞാനത് കണ്ടപ്പോൾ അതിന്റെ വ്യാഖ്യാനത്തിനായി ഞാൻ കാത്തിരുന്നു. നേരെ എതിരായി പറന്നു പോകുകയും അതെനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞില്ല. അത് ശരിക്കും സത്യമാകുന്നു. നോക്കൂ, അതിന്റെ നാഴിക അതുവരെയും ആയിരുന്നിട്ടില്ല, എന്നാൽ അത് ആ ചക്രഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ, അത് അടുത്തായി വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഞാൻ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്നോർത്തുകൊള്ളുക. ഒരുങ്ങിയിരിക്കുക, കാരണം എന്തെങ്കിലും സംഭവിക്കാൻ കഴിയുന്ന സമയം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. ഇപ്പോൾ ആ കാര്യങ്ങൾ ടേപ്പിലായി കഴിയുമ്പോൾ അതായി കഴിഞ്ഞിരിക്കുന്നു. അതൊരു പക്ഷേ എന്റെ പതിനായിരക്കണക്കിന് സ്നേഹിതരെ എന്നിൽ നിന്നും അകറ്റിക്കളഞ്ഞേക്കാനിടയുണ്ട്. കാരണം അവർ പറയും, സഹോദരൻ ബ്രഹാം തന്നെ തന്നെ സ്വയം ഒരു ദാസനായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രവാചകനായിട്ടോ അല്ലെങ്കിൽ ദൈവം മുമ്പാകെ മറ്റെന്തോ ആയിട്ട് ആക്കി തീർക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ സഹോദര, അതൊരു തെറ്റാണ്. ഞാൻ എന്താണോ കണ്ടത്, എന്താണോ എന്നോട് പറയപ്പെട്ടത്, അത് മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അത് നിങ്ങളിപ്പോൾ ചെയ്യുക. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കറിഞ്ഞുകൂടാ. ആ ഏഴ് ഇടുനാദങ്ങൾ അതിന്റെ രഹസ്യം ഉൾക്കൊള്ളുന്നു എന്ന് മാത്രം എനിക്കറിയാം. സ്വർഗം മൌനതയിലായിരുന്നു. എല്ലാവരും അത് മനസ്സിലാക്കുന്നുണ്ട് അല്ലേ? ഒരുപക്ഷെ സമയമായിരിക്കുന്നു. ഒരുപക്ഷെ ഇതിപ്പോൾ ആ നാഴികയായിരുന്നേക്കാനിടയായിട്ട് നാം പ്രതീക്ഷിക്കുന്നതായ ഈ മഹാനായ വ്യക്തി രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നതിനുള്ള സമയമായിരിക്കും. രംഗത്ത് പ്രത്യക്ഷപ്പെടാനും ഇടയാകട്ടെ. ഒരുപക്ഷെ ഈ ശുശ്രൂഷ ജനങ്ങളെ തിരികെ ദൈവത്തിന്റെ വചനത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി ഞാൻ ശ്രമിച്ചത് അതിനൊരടിസ്ഥാനം ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. അതങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ വിട്ടു പോകുന്നത് നന്മയ്ക്കായിരിക്കും. ഒരേ സമയം ഞങ്ങൾ രണ്ടുപേർ ഇവിടെ ഉണ്ടായിരിക്കില്ല. നോക്കൂ, അതങ്ങനെയെങ്കിൽ അവൻ വളരും, ഞാൻ കുറയും. എനിക്കറിയില്ല. എന്നാൽ ഞാനത് എന്തായിരുന്നുവെന്ന് നോക്കിക്കാണുന്നതിന് ദൈവത്താൽ വിശേഷ അവകാശം പ്രാപിക്കുകയും നോക്കൂ അത്രയും വെളിവാക്കപ്പെട്ട് കാണുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അതാകുന്നു സത്യം. ഈ ആഴ്ചയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാകുന്നു. സഹോദരൻ കൊളിൻസിന്റെ കൊച്ചുമകൻ കഴിഞ്ഞ രാത്രിയിൽ മരിക്കാറായി അവിടെ കിടന്നിരുന്നതും ആ രക്താർബുദം പിടിപെട്ട കൊച്ചു പെൺകുട്ടിയെയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാകുന്നു. ദൈവരാജ്യം വരുന്നു. അത് നേരത്തെ ആയിരുന്നതുപോലെ നിഷേധാത്മകമായതിൽ നിന്നും കൂടുതൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അത് ജനങ്ങളെ സ്തംഭിക്കാനിടയാക്കരുത്. അത് നീതീകരണത്തിൽ നിന്നും ശുദ്ധീകരണത്തിലേക്കും തുടർന്ന് പരിശുദ്ധാത്മാഭിഷേകത്തിലേക്കും അതിനുശേഷം ഇതാ ഇവിടെ എത്തിയുമിരിക്കുന്നു. നോക്കൂ, നാം എല്ലാ സമയം കൂടുതൽ ദൈവത്തോട് അടുത്ത് വരികയാണ്. മെത്തഡിസ്റ്റ് ദൈവവേലക്കാരായ നിങ്ങൾക്ക് നിങ്ങളുടെ ശുദ്ധീകരണത്തിന്റെ സന്ദേശം ലൂഥർ പ്രസംഗിച്ചിരുന്നതിനേക്കാൾ ഉയർന്നതായി കാണാൻ കഴിയുന്നില്ലേ? പെന്തക്കോസ്തുകാരായ നിങ്ങൾക്ക് നിങ്ങളുടെ പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ സന്ദേശം മെത്തഡിസ്റ്റുകാർ പ്രസംഗിച്ചിരുന്നതിനും അപ്പുറത്തായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഓ, നമുക്കിപ്പോൾ വളരെ കാര്യങ്ങൾ ഇതുപോലെ പോയി കഴിഞ്ഞിരിക്കുന്നു. അത് ശരിയാണ്. ആരെങ്കിലും തെറ്റിനെ വെറുക്കുകയും ജനങ്ങൾ എന്തെങ്കിലും പറയുകയും അത് യഥാർത്ഥത്തിൽ സത്യമായിരിക്കാതെ കള്ളമാണെങ്കിൽ ഞാനത് വെറുക്കുന്നു. എന്നാൽ ഞാൻ ദൃഢമായ സത്യത്തെ ഇഷ്ടപ്പെടുന്നു. അതെത്രമാത്രം ഈ രീതിയിലും ആ രീതിയിലും അതിനെ തടസ്സപ്പെടുത്തിയാലും ഞാൻ കാര്യമാക്കുന്നില്ല. അത് സത്യമാണെങ്കിൽ ദൈവം തന്നെ അവസാനം അത് സത്യമാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. അവൻ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ ഉടനെ തന്നെ പിന്നെ എന്റെ ദർശനങ്ങൾ ശരിയായിരുന്നില്ല. ഇപ്പോൾ ഞാൻ എന്നെ തന്നെ എവിടെയാണ് ഇട്ടിരിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ കാണുക. സഹോദരൻ ബ്രഹാം അതെപ്പോഴായിരിക്കും എനിക്കത് നിങ്ങളോട് പറയാൻ കഴിയില്ല. എനിക്കറിയില്ല. എന്നാൽ ഈ വരുന്ന ദിവസങ്ങളിലൊന്നിൽ ഈ ഭൂമിയിൽ നാം വീണ്ടും ഒരിക്കലും കണ്ടുമുട്ടാൻ ഇടയാകുന്നില്ലെങ്കിൽ നാം അവിടെ ക്രിസ്തുവിന്റെ ന്യായവിധിയുടെ സിംഹാസനത്തിന് മുമ്പിൽ കണ്ടുമുട്ടാൻ പോവുകയാണ്. നിങ്ങൾ അവിടെ ദൈവത്തിന്റെ വെളിപാട് ആ മുറിയിൽ വന്നിരുന്നത് ബാക്കിയുള്ള എല്ലാത്തിന്റെയും വെളിപാട് വന്നിരുന്നത് പോലെ തന്നെയായിരുന്നു എന്ന് കണ്ടുപിടിക്കും. ആ മുദ്രയിലെ ഒരു രഹസ്യം അത് വെളിപ്പെടാതിരുന്നത് അത് ഏഴ് ഇടിനാദങ്ങൾ അവരുടെ ശബ്ദം മുഴക്കിയതായിരുന്നു. അത് പൂർണ്ണമായും അവിടെയായിരുന്നു. കാരണം അതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. അത് എഴുതിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നാം അന്ത്യസമയത്തായിരിക്കുന്നു. നാം ഇവിടെ എത്തിയിരിക്കുന്നു. ഞാൻ ദൈവത്തെ അവന്റെ വചനത്തിനായി നന്ദി പറയുന്നു. ഞാൻ യേശുക്രിസ്തുവിനു വേണ്ടി അവനെ നന്ദി പറയുന്നു. കാരണം നമ്മുടെ പാപപരിഹാരത്തിനായിട്ട് ദൈവം അവനെ അയച്ചില്ലായിരുന്നുവെങ്കിൽ നാം എല്ലാവരും പാപത്തിന്റെ ചെളിക്കുണ്ടിൽ യാതൊരു പ്രതീക്ഷയുമില്ലാതെ കഴിയുമായിരുന്നു. എന്നാൽ അവന്റെ കൃപയാൽ അവന്റെ രക്തം സകല പാപത്തെയും കഴുകിക്കളയുന്നു. അതൊരു തുള്ളി മഷി ക്ലോറക്സ് എന്ന വെളുപ്പിക്കുന്ന ദ്രാവകത്തിലേക്ക് വീഴുന്നത് പോലെയാണ്. നിങ്ങൾക്ക് പിന്നെ ആ മഷി ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല. നമ്മുടെ പാപം ഏറ്റുപറയപ്പെട്ട് കഴിയുമ്പോൾ അത് യേശുക്രിസ്തുവിന്റെ രക്തത്തിലേക്ക് വീഴുന്നു. അത് പിന്നെ ഒരിക്കലും ഓർക്കപ്പെടുന്നില്ല. ദൈവം അവയെ മറന്നു കളയുന്നു. അതൊരിക്കലും ചെയ്തിട്ട് പോലും ഇല്ലാത്തതുപോലെ ആകുന്നു. നമ്മുടെ പ്രായശ്ചിത്തത്തിനു വേണ്ടിയുള്ള ആ ബലി അവിടെ കിടക്കുന്നിടത്തോളം പിന്നെ അത് ധാരാളമാകുന്നു. അതാകുന്നു ഇത്. നോക്കൂ, നാം ഇനിയും പാപികളല്ല. നാം ദൈവകൃപയാൽ ക്രിസ്ത്യാനികളാകുന്നു. ഓർക്കുക, നമ്മുടെ സ്വയത്തിൽ നാം ആയിരുന്നതിലും മോശപ്പെട്ടതായിരുന്നേക്കാം. എന്നാൽ നോക്കൂ, ദൈവത്തിന്റെ കൃപ നമുക്ക് പ്രത്യക്ഷമായിട്ടോ അതാണ് നമ്മെ ഇന്ന് നാം എന്താണോ അതാക്കി മാറ്റിയിരിക്കുന്നത്. അത് ക്രിസ്തീയ സഹോദരന്മാരും സഹോദരികളുമാകുന്നു. ഇതെനിക്കൊരു ഭയങ്കരമായ ആഴ്ചയായിരുന്നു. ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു. എന്റെ മനസ്സ് ക്ഷീണിച്ചിരിക്കുന്നു. കാരണം ഞാൻ എനിക്ക് ചെയ്യാൻ കഴിയാവുന്നതിലും വെച്ച് ഏറ്റവും നന്നായി ചെയ്തിരിക്കുന്നു. ഓരോ ദിവസവും വിചിത്രമായ എന്തോ ഒന്ന് നടന്നുകൊണ്ടിരുന്നു. അതെന്നെ അതിശയപ്പെടുത്തിയിരുന്നു. ആ മുറിയിൽ നടന്നുകൊണ്ട് കുറച്ചുനേരം അതവിടെ ആയിരിക്കും. എന്നിട്ട് പിന്നെ എന്തോ ഒന്ന് എന്നെ പൂർണ്ണമായി മാറ്റിക്കളഞ്ഞിരുന്നു. എന്നിട്ടിവിടെ ഞാനിവിടേക്ക് ചെന്ന് എന്റെ കുറിപ്പുകളെല്ലാം എടുത്തു നോക്കും. ഞാൻ ഡോക്ടർ സ്മിത്തിന്റെ, ഊരിയ സ്മിത്തിന്റെയും അങ്ങനെ എല്ലാവിധ എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ എടുക്കുകയും അതിൽ നിന്നും വായിക്കുകയും അവരുടെ പുസ്തകത്തിൽ നിന്നും കുറിച്ചെടുക്കുകയും ചെയ്തിട്ട് പറയും, ഇപ്പോൾ ഇവിടെ ഇതാ ആറാം മുദ്ര കിട്ടിയിരിക്കുന്നു, ഇവിടെ ഇതാ നാലാം മുദ്ര കിടക്കുന്നു, ഇപ്പോൾ ഈ വ്യക്തി എന്താണ് പറയുന്നത്, ശരി ഇതായിരുന്നു, അതായിരുന്നു, അല്ലെങ്കിൽ മറ്റേതായിരുന്നു. ഞാൻ എന്നിട്ട് മറ്റൊരെഴുത്തുകാരന്റെ പുസ്തകം എടുത്ത് വായിക്കും. അദ്ദേഹം അത് ഇന്ന ഇന്ന പ്രകാരമാകുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ടാൽ അതൊന്നും ശരിയായിട്ട് യോജിച്ചു വന്നിരുന്നില്ല. നോക്കൂ, അതിനുശേഷം ഞാൻ ഓർത്തു, ശരി എങ്കിൽ കർത്താവ് ഇതെന്താകുന്നു. എന്നിട്ട് കുറച്ചു നേരം ആ മുറിയിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഞാൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കും. തിരികെ ചെന്ന് വേദപുസ്തകം എടുത്ത് അവിടെ ഇരുന്ന് വായിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അതിനുശേഷം പെട്ടെന്ന് ഞാൻ ശാന്തമായി കഴിയുമ്പോൾ ഇവിടെ ഇതാ അതിപ്രകാരം എനിക്ക് വെളിവാക്കപ്പെട്ട് തന്നിരുന്നു. അപ്പോൾ ഞാൻ ഉടനെ തന്നെ പേനയെടുത്ത് വേഗത്തിൽ ഇപ്രകാരം അത് എഴുതിയെടുക്കാൻ തുടങ്ങും. അത് ഞാൻ എന്താണോ കണ്ടിരുന്നതും ചെയ്തിരുന്നതും എല്ലാമായിരുന്നു. അത് മുഴുവൻ എഴുതിയെടുക്കുന്നതുവരെ ഇപ്രകാരം അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ബാക്കിയുള്ള ദിവസം ഞാനത് തിരുവഴുത്തുമായി ഒത്തൊരുമിച്ച് പോകുന്നുണ്ടോ എന്ന് അവിടെ ചെന്നിരുന്ന് പരിശോധിച്ചു നോക്കും. അതിനുശേഷം സകലവും ശോധന ചെയ്യുവീൻ. നോക്കൂ, എനിക്കത് ഇവിടെ കിട്ടിയിരിക്കുന്നു. ഞാൻ ചിന്തിക്കുമായിരുന്നു, വളരെയധികം ജനങ്ങൾക്ക് ദർശനങ്ങൾ ഉണ്ടായിരിക്കുന്നു, വളരെ പേർക്ക് വെളിപാടുകളും ഉണ്ടായിരിക്കുന്നു. അത് വചനത്തിന് വിപരീതമാണെങ്കിൽ അത് ഒറ്റയ്ക്ക് വിട്ടുകളയുക. അത് ശരിയാണ്, അത് ഒറ്റയ്ക്ക് വിട്ടുകളഞ്ഞേക്കുക. ഇപ്പോൾ അതിനുശേഷം ഞാനത് ഈ രീതിയിലും ആ രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചു നോക്കും. ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം അടയാളപ്പെടുത്തി വയ്ക്കും. എന്നിട്ടോർക്കും, ഇത് നന്നായിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ക്ലാസ്സിൽ എല്ലാവർക്കും സന്തോഷമായിരിക്കും. കാരണം ഇതിവിടെ ഈ വചനമായും ഇവിടെ ആ വചനവുമായിട്ട് ഒത്തുചേർന്നു പോകുന്നു. ഇപ്പോൾ അതിവിടെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അതെ, അതിവിടെ ആയിരിക്കുന്നു, നേരെ ഇവിടെ തന്നെ ആയിരിക്കുന്നു. നോക്കൂ, പിന്നീട് അതിനെ തിരുവഴുത്തിൽ കൂടെ കൊണ്ടുവന്ന് ആഴ്ച മുഴുവൻ അതിനെ വചനവുമായി ബന്ധിപ്പിച്ച് കൊണ്ടുവരുമായിരുന്നു. ഇവിടെ ഇതാ അത് ടേപ്പുകളിലായിരിക്കുന്നു. നിങ്ങൾക്കതിലേക്ക് സ്വാഗതമുണ്ടായിരിക്കുന്നു. എന്റെ ഏറ്റവും നല്ല അറിവിൽ ക്രിസ്തീയ കൂട്ടായ്മയുടെ കീഴിൽ ദൈവത്തിന്റെ കൃപയാൽ എല്ലാവർക്കും വേണ്ടി യേശു ക്രിസ്തുവിനാൽ ഞാനത് ചെയ്തിരിക്കുന്നു. എനിക്കറിയാവുന്ന എന്റെ ഏറ്റവും നല്ല കഴിവിനാൽ ഞാനത് ചെയ്തിരിക്കുന്നു. നിങ്ങൾ എന്റെ ഏറ്റവും നല്ലൊരു കൂട്ടം ജനങ്ങളായിരിക്കുന്നു. ഇതിനേക്കാൾ നന്നായി ആർക്കും ഇത്രയും നേരം ഇരിക്കാൻ കഴിയുകയില്ല. നിങ്ങളെല്ലാവരും പകൽ ഒരു മണിക്ക് ഇവിടെ എത്തിയിട്ട് അഞ്ചുമണിവരെ അവർ പള്ളി തുറന്ന് ജനങ്ങളെ അകത്ത് കിടക്കാൻ അനുവദിക്കുന്നതുവരെ കാത്തുനിന്നിരുന്നു. നിങ്ങൾ തണുപ്പത്ത് നിൽക്കുകയും മഞ്ഞിലിരിക്കുകയും അങ്ങനെ നിങ്ങളെല്ലാം ചെയ്തിരിക്കുകയും നിങ്ങളുടെ കാല് വേദനിക്കുന്നതുവരെ ഭിത്തിയോട് ചാരി നിൽക്കുകയും അങ്ങനെ എല്ലാം ചെയ്തിരിക്കുന്നു. പുരുഷന്മാർ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് സ്ത്രീകൾക്ക് ഇരിപ്പിടം കൊടുക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അങ്ങനെ ഓരോരുത്തർ എഴുന്നേൽക്കുകയും മറ്റുള്ളവർ ഇരിക്കുകയും ചെയ്ത് ഞാൻ കണ്ടിരുന്നു. ഞാൻ ഓർത്ത്, കർത്താവെ, ഇതൊരു അതിശയകരമായ ആഴ്ചയായിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഒരുവിധം വിചിത്രമായി കാണപ്പെട്ടിരിക്കുകയും എപ്രകാരം ജനങ്ങൾ വന്ന് അകത്തും പുറത്തും വാതിലും ജനാലകൾക്കരികിലായും പിന്നിലായും ചുറ്റുമായും എല്ലായിടത്തും നിന്ന് പ്രസംഗം കേൾക്കുകയായിരുന്നു. ഒരു പ്രാസംഗികനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രാസംഗികനിൽ നിന്നും വളരെ ദൂരത്തായിരിക്കുന്നു. ഞാനൊരു പ്രാസംഗികനല്ല എന്നറിയാനുള്ള അത്രയും ബുദ്ധി എനിക്കുണ്ട്. എന്നാൽ പിന്നെ ജനങ്ങൾ എന്തുകൊണ്ട് ഇപ്രകാരം ഇരുന്ന് കേൾക്കുന്നു? എന്തുകൊണ്ട് അവർ അങ്ങനെ ചെയ്യുന്നു? എന്നെ പോലെയുള്ള ഒരു വ്യക്തിയെ കേൾക്കാൻ അവർ വരികയില്ല. എന്നാൽ അവർ വരുന്നത് എന്തോ അവിടെ ഉണ്ടായിട്ട് അതവരെ ആകർഷിക്കുന്നതിനാലാണ്. നോക്കൂ, അതിലെന്തോ ഉണ്ടായിട്ട് അതവരെ ആകർഷിക്കുന്നത്. എന്റെ ഭാര്യ ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ വേദിയിൽ നിന്ന് പാടിയതുപോലെ, അവർ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വരുന്നു, ദൂരെയുള്ള ദേശത്ത് നിന്നും അവർ വരുന്നു. അവനോട് കൂടെ വിരുന്നുണ്ടാൻ, അവന്റെ അതിഥിയായി ഭക്ഷിപ്പാൻ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു ഈ തീർത്ഥാടകർ. അവന്റെ പരിശുദ്ധ മുഖം അഭിവീക്ഷിച്ചുകൊണ്ട് ദിവ്യപ്രകാശത്താൽ തിളങ്ങിയിടുന്നു. അവന്റെ കൃപയുടെ വാഴ്ത്തപ്പെട്ട പങ്കാളികൾ അവന്റെ കിരീടത്തിൽ രത്നം പോലെ ശോഭിക്കുന്നു. അത് നിങ്ങളെപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചുകൊള്ളുക. യേശു ക്രിസ്തുവിന്റെ കിരീടത്തിലെ ഒരു രക്തം. പൗലോസ് സഭയോട് പറഞ്ഞു, നിങ്ങൾ രത്നങ്ങളാകുന്നു, അവന്റെ കിരീടത്തിലെ രത്നങ്ങളാകുന്നു. നാം യേശു ക്രിസ്തുവിന്റെ കിരീടത്തിലെ രത്നങ്ങളാകാൻ ആഗ്രഹിക്കുന്നു. നാം ഒരിക്കലും ഒരു മനുഷ്യനെ അതിലിടാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും ഉള്ളത് മറന്നു കളഞ്ഞേക്കുക. ഞാൻ നിങ്ങളുടെ സഹോദരനും കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു പാപിയും ജീവിക്കാൻ യോഗ്യതയില്ലാത്തവനുമാകുന്നു. അതാണ് ശരിയായിട്ടുള്ള കാര്യം. അത് ഞാൻ എളിമയുള്ളവനായി കാണിക്കുന്നതിനു വേണ്ടി പറയുകയല്ല, അത് യാഥാർത്ഥ്യമാകുന്നു. എന്നിൽ യാതൊന്നുമില്ല, മേന്മയുള്ളതെന്ന് പറയാൻ തക്ക ഒരു കാര്യം പോലുമില്ല. എന്നാൽ ദൈവത്തിന്റെ കൃപ എന്റെ എളിയ മങ്ങിയ കണ്ണുകളാൽ കാലത്തിന്റെ തിരിശീലയ്ക്കും അപ്പുറത്തായി അങ്ങകലെയുള്ള ആ കാര്യങ്ങളെ കണ്ടിട്ട് തിരികെ വരുവാൻ എന്നെ അനുവദിച്ചു. ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഞാൻ ജനങ്ങളെ സ്നേഹിച്ചു. ആരെങ്കിലും എന്നെ സ്നേഹിക്കണമെന്നും എന്നോട് സംസാരിക്കണമെന്നും ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. ആരും അത് ചെയ്തിരുന്നില്ല, കാരണം എന്റെ കുടുംബത്തിന്റെ ചീത്തപ്പേരായിരുന്നു. ആരും എന്നോട് സംസാരിച്ചിരുന്നില്ല. എന്നാൽ ഞാൻ എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ ജനങ്ങളും കുടുംബ പശ്ചാത്തലവും ഐറിഷ് വംശക്കാരായിരിക്കും ഞാൻ ഓർത്തു. ഒരുപക്ഷെ അവരെല്ലാം കത്തോലിക്കാരായിരുന്നതിനാൽ ഒരുപക്ഷെ അത് തന്നെയാണെന്ന് ഞാൻ കരുതി. ഞാൻ അവിടേക്ക് പോയി. ഞാൻ അവിടുന്ന് മറ്റേതോ വഴിയിലായിരുന്നു. ഞാൻ ഒന്നാമത്തെ ബാപ്റ്റിസ്റ്റ് സഭയിൽ ചെന്ന് ചേർന്നു. അവൻ മറ്റേതോ വഴിയിലായിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഏതെങ്കിലും ഒരു വഴി സത്യമായതുണ്ടായിരിക്കണം. അപ്പോൾ എന്തോ പറഞ്ഞു, അത് വചനമായിരിക്കണം. ഞാൻ ആ വചനത്തെ മുറുകെ പിടിച്ചു. ഓരോ ദർശനങ്ങളും എവിടെയെല്ലാം ആയിരിക്കുന്നുവെന്ന് നോക്കുക. അന്ന് ഞാൻ മൂലക്കല്ലിടുന്ന ദിവസം അതവിടെ സ്ഥാപിക്കുമ്പോൾ അന്ന് രാവിലെ സമയം ഒരു ദർശനത്തിൽ കൂടെ അവൻ എനിക്ക് കാണിച്ചു തന്നത് ഞാൻ അതിന്മേലിടുകയുണ്ടായി. വചനം പ്രസംഗിക്ക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്ക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാർ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കൽപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. അങ്ങനെ ഞാൻ ചാരി നിന്നിരുന്ന ആ രണ്ട് വൃക്ഷങ്ങളും അതേ കാര്യം തന്നെ ചെയ്ത് ഞാൻ കണ്ടു കഴിഞ്ഞിരുന്നു. അത് ശരിയാണ്, അവിടെ നാം എത്തിയിരിക്കുന്നു, അത് സത്യമാകുന്നു. ഇപ്പോൾ ഓർക്കുക, ഞാൻ നിങ്ങളെ വീണ്ടും പ്രബോധിപ്പിക്കട്ടെ, ആരോട് നന്ദിയുണ്ട് എന്ന് തന്നെ പറയേണ്ടതില്ല. അത് പറയരുത്, അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതേതെങ്കിലും ഒരു ശുശ്രൂഷകനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായിട്ട് ഏതോ മർത്തി മനുഷ്യനാകുന്നു. അവനിൽ എന്തെങ്കിലും നന്മയുണ്ടോ? കാരണം യാതൊന്നുമില്ല. അതാരായിരുന്നാലും ഞാൻ കാര്യമാക്കുന്നില്ല, യാതൊരു മനുഷ്യനിലും ഒരു നന്മയുമില്ല. അത് ശരിയാണ്. ഇവിടെ ഒരു കൂട്ടം കാഹളങ്ങൾ കിടക്കുന്നു എന്ന് കരുതുക. അവയിൽ ഒന്നിന് ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കണമെങ്കിൽ അത് ചെയ്യുന്നത് ഒരു മനുഷ്യനാണ്. ഈ കാഹളങ്ങൾ സ്വയം ശബ്ദിക്കാൻ കഴിയാത്തതാണ്. ഇത് ഊതുവാൻ പോകുന്ന വ്യക്തിക്ക് താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമായിരിക്കും. കാഹളം കയ്യിലെടുത്ത് വായിക്കുകയും ചെയ്യുന്നു. കാഹളത്തിന് അതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. ശബ്ദം അതിന്റെ പിന്നിലുള്ള ഒരു ബുദ്ധി വൈഭവത്തിൽ നിന്നും വരുന്നു. അത് ശരിയാണ്. അതുകൊണ്ട് എല്ലാ കാഹളങ്ങളും ഒരുപോലെയാണ്, എല്ലാ ക്രിസ്ത്യാനികളും ഒരുപോലെയാണ്. നമ്മൾ മഹാന്മാരായിട്ട് ഒരു മനുഷ്യരുമില്ല. നാം മഹാന്മാരായ പുരുഷന്മാരോ മഹാന്മാരായ സ്ത്രീകളോ അല്ല. നാം എല്ലാവരും സഹോദരന്മാരും സഹോദരികളുമായിട്ട് എല്ലാവരും ഒരേപോലെയും തുല്യസ്ഥാനത്തുമായിരിക്കുന്നു. നാം മഹാന്മാരല്ല. ഒരുവൻ മറ്റൊരുവനെ വലിയവനാക്കുന്നില്ല. അങ്ങനെ യാതൊന്നും ചെയ്യുന്നതേയില്ല. ഇല്ല, ഇല്ല ശ്രീമാൻ. എന്നാൽ നാം എല്ലാവരും മനുഷ്യജീവികളാകുന്നു. ഒരു കാര്യവും വ്യാഖ്യാനിക്കാൻ ശ്രമിക്കരുത്. യേശു ക്രിസ്തുവിന് സ്തോത്രവും ബഹുമാനവും അർപ്പിച്ചുകൊണ്ട് അവനോട് കൂടുതൽ അടുത്തുള്ള ഒരു ജീവിതം നയിക്കുന്നതിനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ ശ്രമിക്കരുത്. എല്ലാവരും അതിപ്പോൾ മനസ്സിലാക്കുന്നുണ്ടോ? ആമേൻ. പൂർണ്ണ ഹൃദയത്തോടെ അവനെ സ്നേഹിക്കുക. നിങ്ങളത് ചെയ്യുമോ? ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞാൻ ചെയ്യും. ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ എന്നെ മുൻ സ്നേഹിച്ചതാൽ വിലയ്ക്ക് വാങ്ങിയ രക്ഷയെ കാൽവരി കുരിശിൽ. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും അത് നന്നായി മനസ്സിലായോ? എല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ? ഓർക്കുക, ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ ഞങ്ങൾ കൽപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ തന്റെ നന്മയും കരുണയും നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. അവനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ മാത്രം ഓർക്കുക. ഞാനിപ്പോൾ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ജൂൺ ആരംഭത്തിനോടടുത്ത് ഞാൻ വീണ്ടും തിരികെ എത്തുന്നതാണ്. ഒരുപക്ഷെ കർത്താവിന്റെ ഹൃദയത്തിൽ അതിടുകയാണെങ്കിൽ വേനൽക്കാലത്തിന്റെ ആരംഭത്തിൽ ജൂണിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വസന്തത്തിന്റെ ആരംഭത്തിലോ കർത്താവിന്റെ വരവ് താമസിക്കുമെങ്കിൽ ഞാൻ തിരികെ വന്ന് അവസാനത്തെ ഏഴ് കാഹളനാദങ്ങൾക്കായി ഏഴ് രാത്രികൾ തയ്യാറാക്കുന്നതിന് ആഗ്രഹിക്കുന്നു. നിങ്ങളത് ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളത് ഇഷ്ടപ്പെടുമോ? ദൈവം എന്നെ അതിനായി സഹായിക്കുന്നതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? ശരി. ഞാൻ നിങ്ങളെ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഈ നല്ല പഴയ പാട്ട് ഓർമ്മയിൽ വയ്ക്കുക. ഞാനവനെ സ്നേഹിക്കുന്നു, ഞാനവനെ സ്നേഹിക്കുന്നു. അവൻ എന്നെ മുൻ സ്നേഹിച്ചതാൽ വിലയ്ക്ക് വാങ്ങി എൻ രക്ഷയെ. കാൽവരിയിലെ കുരിശിന്മേൽ ഇപ്പോൾ നിങ്ങളുടെ തലകൾ വണങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പാസ്റ്റർ സഭ പിരിച്ചുവിടുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ജനങ്ങൾ ഇത് മനസ്സിലാക്കാൻ കർത്താവെ ഇടയാക്കണമേ. അതിൽ കുറച്ചുപേർ അത് മനസ്സിലാക്കാത്തവരായിട്ടുണ്ടെന്ന് എനിക്ക് തീർച്ചയാണ്. എന്നാൽ പിതാവേ, അവർ അതിന്റെ ഉദ്ദേശത്തെ മനസ്സിലാക്കാൻ ഇടയാക്കണമേ. പിതാവേ, ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെട്ടിരിക്കുന്നത് അവരോടുള്ള നിന്റെ കൃപയാണെന്ന് അവർ മനസ്സിലാക്കാൻ ഇടയാക്കണമേ. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ കാര്യങ്ങളെ അറിയുന്നതിനുള്ള പരിജ്ഞാനത്തിനായി ഞാൻ നിനക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയും ഈ യോഗങ്ങളിൽ സംബന്ധിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും വിശ്വസിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ കർത്താവെ, അവരെ വിശ്വാസികളാക്കി തീർക്കണമേ. ടേപ്പുകളിൽ കൂടി ഈ സന്ദേശം കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതുമായി വ്യത്യസ്തരായ വളരെയധികം അവിശ്വാസികളുടെ വീടുകളിലും സ്ഥലങ്ങളിലും ഇത് ചെന്ന് പെടുകയാണെങ്കിൽ അത് ചെന്ന് പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എങ്കിൽ പിതാവേ, ഞാൻ അവർക്ക് ഓരോരുത്തർക്കായും പ്രാർത്ഥിക്കുന്നു. അതായത്, അവരെന്തെങ്കിലും ദൈവവിരോധമായ വാക്ക് പറയുന്നതിന് മുമ്പായി ആദ്യമായി അവരിരുന്ന് തിരുവെഴുത്ത് ശോധന ചെയ്ത് എന്താണ് അവിടെ പറയപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കാനിടയായിട്ട് അത് സത്യമാണോ അതോ അല്ലയോ എന്നറിയുന്നതിനായി അവർ യഥാർത്ഥമായും സത്യസന്ധരാണെന്ന് നിന്നോട് പറയാനിടയാക്കണമേ. പിതാവേ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഭിത്തിക്കരികിലായി ചാരി നിന്നവർക്ക് വേണ്ടിയും പുറത്തു നിന്നിരിക്കുന്നവർക്ക് വേണ്ടിയും അവരുടെ കാറുകളിൽ ഇരുന്നവർക്കായും കൊച്ചുകുട്ടികൾക്കായും അങ്ങനെ അകത്തിരുന്ന് എല്ലാവർക്കായും ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ അവർക്കെല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നീ അവരെയെല്ലാം അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആദ്യമായിട്ട് കർത്താവേ, അവർക്കെല്ലാവർക്കും നിത്യജീവൻ നൽകണമേ. അവരിൽ ഒരാൾ പോലും നഷ്ടപ്പെടാൻ ഒരാൾ പോലും നീ ഇടയാക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പിതാവേ, ഈ മഹത്തായ സംഭവം എപ്പോഴായിരിക്കുമെന്ന് ഞങ്ങൾ കരുതുകൂടാ. എന്നാൽ ഈ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ട് കാണുമ്പോൾ, തിരുവെഴുത്ത് പ്രകാരമുള്ള സംഭവങ്ങൾ കാണുമ്പോൾ, അത് ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് അളവനുപരിയായി ഊഷ്മളമാക്കുന്നു. പിതാവായ ദൈവമേ, നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയമേറിയ പാസ്റ്ററായ സഹോദരൻ നെവിലിനെ നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അദ്ദേഹത്തെ നിന്റെ പൂർണ്ണകൃപയാലും പൂർണ്ണശക്തിയാലും നിന്റെ പരിജ്ഞാനത്താലും നിറച്ചിട്ട് ഈ സംഭരിച്ചു വെച്ചിരിക്കുന്ന ആഹാരം കൊണ്ട് ദൈവത്തിന്റെ കുഞ്ഞാടുകളെ പോഷിപ്പിക്കാൻ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗത്തെ ഞങ്ങളിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജനങ്ങൾ രോഗികളാകുമ്പോൾ എല്ലാത്തിലും മതിയായ യേശു ക്രിസ്തുവിന്റെ രക്തം ഇപ്പോഴും ബലിപീഠത്തിൽ പാപപരിഹാരത്തിനായിട്ടുണ്ട് എന്ന് അവർ ഓർത്തിട്ട് അത് നിവൃത്തിയാക്കാൻ ഇടയാക്കണമേ. അവരെത്രയും വേഗം സൗഖ്യം പ്രാപിക്കാൻ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെ അധൈര്യപ്പെടുത്തുന്നതും അവരെ കൊണ്ട് കപടമതമുണ്ടാക്കാൻ ശ്രമിക്കുന്ന പിശാചിനെ അവരിൽ നിന്നും അകറ്റി നിർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ശത്രുവിന്റെ എല്ലാ ശക്തികളെയും കർത്താവെ അവരിൽ നിന്നും അകറ്റി നിർത്തണമേ. നിന്റെ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കർത്താവെ, ഇതനുവദിച്ചു തരണമേ. അതോടൊപ്പം കർത്താവെ, നീ എന്നെയും സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാൻ മാഞ്ഞു പോകാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്ക് കൂടുതൽ ദിവസങ്ങൾ ഇനിയും ഉണ്ടായിരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ അറിയുന്നു. കർത്താവെ, നീ എന്നെ സഹായിച്ചിട്ട് നിന്നോട് സത്യസന്ധനായിരിക്കാനും ആത്മാർത്ഥതയും വിശ്വസ്തതയും ഉള്ളവനായിരുന്നിട്ട് ഈ സന്ദേശത്തെ എത്രയും ദൂരം വഹിക്കുന്നതിന് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നുവോ അത്രയും ദൂരം വഹിച്ചുകൊണ്ട് പോകാൻ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം അത് ഇറക്കി വെച്ചിട്ട് നദിക്കരയിലേക്ക് പോകേണ്ടിയ സമയമെടുക്കുകയും തിരമാലകൾ അടിച്ചു വരികയും ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഓ ദൈവമേ, ഈ പഴയ വാൾ അതിനോട് സത്യസന്ധനായിട്ടുള്ള ആർക്കെങ്കിലും കൈമാറാൻ ഇടയാക്കിയിട്ട് അത് ഈ സത്യത്തെ വഹിച്ചുകൊണ്ടു പോകാൻ ഇടയാക്കണമേ. കർത്താവ്, ഇത് അനുവദിച്ചു തരണമേ. അതുവരെയും എന്നെ ബലത്തോടും ആരോഗ്യത്തോടും ധൈര്യത്തോടുമായിരിക്കാൻ സഹായിക്കണമേ. എന്റെ സഭയെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിന്റേതാകുന്നു. നിന്റെ ആത്മാവ് ഞങ്ങളുടെ ഇടയിലായിരിക്കുന്നു എന്ന് ഞങ്ങൾ അനുഭവപ്പെടുന്നു. നീ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ അങ്ങയുടെ വചനത്തോടൊപ്പം ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ശേഷിച്ചിട്ടുള്ള ജീവിതകാലം മുഴുവൻ നിന്റെ സേവനത്തിനായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ പുത്രനായ ഞങ്ങളുടെ പ്രിയരക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവന്റെ മഹത്വത്തിനായി അപേക്ഷിക്കുന്നു. ആമേൻ. ഞാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്റെ പൂർണ്ണ ഹൃദയത്തോടെ. അവൻ എന്നെ മുൻ സ്നേഹിച്ചതാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരൻ നെവിൽ,
you have just finished hearing the original Seventh Seal as it was preached in its entirety on Sunday evening, March 24th, 1963, at the Branham Tabernacle in Jeffersonville, Indiana. Brother Branham did not want this original recording released. The next day, Monday, March 25th, 1963, Brother Branham went to the motel room of Brother Fred Sothman and Brother James McGuire, who were at that time in charge of making the tapes. Brother Branham told these brothers, "I don't want this message sent out the way it is." After listening to the tape himself, he instructed the brothers to stop the tape at a certain point, and at that point recorded a new portion of approximately 20 minutes in length. This new portion was then used in place of the original ending. This recording was the only released version of the Seventh Seal until 1966. After Brother Branham left the scene, the board of the William Branham Evangelistic Association unanimously agreed to release the tape originally recorded at the Tabernacle. Since that time, both versions have been available. We have now placed this additional message of Brother Branham on one tape with the original Seventh Seal. The next voice you hear will be Brother Branham in the motel room on Monday, March 25th, 1963.
അവൻ ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയാൻ പറ്റില്ല എങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും. കാരണം അവനത് അറിയാനിടയാകുകയാണെങ്കിൽ പിന്നെ അവനത് കപടമായി അനുകരിക്കും. അതാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനുമുള്ള അവന്റെ സൂത്രങ്ങൾ. അതുകൊണ്ട് ആ കാരണത്താൽ ദൈവം അത് മുഴുവൻ ലോകത്തിനും സ്വർഗത്തിന് തന്നെയും മറച്ചുവെച്ചിട്ട് ദൈവത്തിന് സ്വയം അത് വെളിപ്പെടുത്താൻ മാത്രമല്ലാതെ അത് മനസ്സിലാക്കുന്നതിന് യാതൊരു മാർഗവുമില്ലായിരിക്കുന്നു. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ ആറാമത്തെ മുദ്രയിൽ ഒരു മൂന്ന് മടങ്ങായുള്ള ഉദ്ദേശം, ആറാമത്തെ മുദ്രയുടേത് നിങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ കുതിരസവാരിക്കാരുടെ ഒരു മൂന്ന് മടങ്ങായുള്ള ഉദ്ദേശമുണ്ടായിരിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും ഒരു മൂന്ന് മടങ്ങായുള്ള ഉദ്ദേശമുണ്ടായിരിക്കുന്നു. അത് നമ്മെ തിരികെ ഒരു മൂന്നിലേക്ക് കൊണ്ടുവരുന്നു. അതോടൊപ്പം ഒരു ഏഴ് വീണ്ടും വരുന്നു. നോക്കൂ, ഏഴ് മുദ്രകൾ, ഏഴ് കലശങ്ങൾ ഇത്യാദിയാകുന്നു. അങ്ങനെ മൂന്നുകളിലും ഏഴുകളിലും അവന്റെ വചനം വെളിപ്പെടുത്തുന്നതിനുള്ള അവന്റെ ഗണിതത്തിന്റെ സംഖ്യയാകുന്നു. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കുതിരസവാരിക്കാരെ പോലെ തന്നെ ഇപ്പോൾ മൂന്ന് കുതിരകൾ പുറപ്പെട്ടു പോയിരുന്നു. അവയിൽ ഒന്ന് വെള്ളയും ഒന്ന് ചുവന്നതും ഒന്ന് കറുത്തതുമായിരുന്നു. അതിനുശേഷം നാലാമത്തെ കുതിരയിൽ അവയെല്ലാം കൂടി തമ്മിൽ കലർന്നു ചേർന്നതായിരുന്നു. നോക്കൂ, അതൊരു മൂന്ന് മടങ്ങായി ഉദ്ദേശമാകുന്നു. ഇപ്പോൾ ദൈവം അതേ കാര്യം തന്നെ ചെയ്തു. ദൈവം അതേ കാര്യം തന്നെ അവൻ തന്റെ സിംഹത്തെ അയച്ചപ്പോൾ ചെയ്തു. അതവന്റെ ശത്രുവായ എതിർ ക്രിസ്തുവിനെ നേരിടുന്നതിനായുള്ള അവന്റെ വചനമായിരുന്നു. അതിനുശേഷം നാം കാണുന്നത് പീഡനത്തിന്റെ കാലത്ത് ബലിമൃഗമായ കാളെ അയക്കുന്നതാണ്. ഈ പീഡനകാലത്ത് ജനങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നത് അധ്വാനിക്കുകയും അടിമകളായിരിക്കുകയും അവരെ തന്നെ ഒരു ബലിയായി അർപ്പിക്കുകയും ചെയ്യുക മാത്രമായിരുന്നു. അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ നാം കാണുന്നത് അത് മതപരിഷ്കർത്താക്കളുടെ കാലഘട്ടമായിരുന്നു. ദൈവം മനുഷ്യന്റെ ബുദ്ധി അയക്കുകയും അതൊരു മനുഷ്യന്റെ തലയുള്ള ഒരു മൃഗമായിട്ട് അത് മതപരിഷ്കർത്താക്കളിലേക്ക് പോയ ശക്തിയായിരുന്നു. ഇപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കാലത്തെ ജനങ്ങൾ ഇപ്പോഴും മന്ദതയിൽ തന്നെ ജീവിക്കുന്നതിൽ യാതൊരു ആശ്ചര്യവുമില്ല. അത് മതപരിഷ്കർത്താക്കന്മാരുടെ കാലത്തെ പോലെ തന്നെയാകുന്നു. കാരണം അവരത് പുരോഹിത നടപടിക്രമം അനുസരിച്ചുള്ള രീതിയിലാണ് നോക്കിക്കാണുന്നത്. സെമിനാറുകളിൽ പഠിപ്പിക്കുന്ന അതേ രീതിയിലാണ് അവർ അത് കാണുന്നത്. അതൊരിക്കൽ ദൈവത്തിന്റെ വഴിയായിരുന്നു, എന്നാൽ നാം അത് ജീവിച്ച് പിന്നിട്ട് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നാം കഴുകന്റെ കാലത്തായിട്ട് മുഴുവൻ കാര്യത്തിന്റെ വെളിപാട് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാകുന്നു. ഇപ്പോൾ ഇത് വെളിപാടിന്റെ 10-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുക. ഈ വെളിപാടിനുള്ളിൽ ഇവിടെ തന്നെ നാം കാണും, ഇതിവിടെയുള്ള വെളിപാട് 10:1-7 വരെ, അതായത് 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ സകല മർമ്മങ്ങളും അവസാനിച്ചിരിക്കും. 6-ാം മുദ്ര ഇപ്പോൾ തുറക്കപ്പെട്ടിരിക്കെ അതും ഒരു 3 മടങ്ങായുള്ള ഉദ്ദേശത്തിന് വേണ്ടിയായിരുന്നു എന്ന് നാം ഇവിടെ കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ ആ ഉദ്ദേശങ്ങൾ ഇവിടെയാകുന്നു. ആദ്യമായിട്ട് ഉറങ്ങിപ്പോയ കന്യകമാർക്ക് മഹാകഷ്ടകാലത്തിൽ കൂടെ ശുദ്ധീകരണത്തിനായി കടന്നുപോകണമെന്നതാകുന്നു. അത് അവളുടെ അവിശ്വാസമാകുന്ന പാപത്തിന്റെയും സന്ദേശം തള്ളിക്കളഞ്ഞതിന്റെയും ശുദ്ധീകരിക്കപ്പെടലാകുന്നു. ഇത് അവൾ മഹാകഷ്ടകാലത്തിൽ കൂടെ ചെയ്യപ്പെട്ടിരിക്കും. അവർ വെളിപാടിന്റെ 7-ാം 6-ും 7-ാം അധ്യായത്തിനിടയിൽ ഇവിടെ അവർ ശുദ്ധീകരിക്കപ്പെട്ട് സമാപിക്കുന്നതും അവർക്ക് വെള്ളനിലേങ്കി നൽകപ്പെടുന്നതായി നാം കാണുന്നു. ഇപ്പോൾ അവൾ മണവാട്ടിയല്ല, എന്നാൽ ഇത് സഭയാകുന്നു. ഇത് അവസരം ലഭിക്കാത്ത പോയ ശുദ്ധരായ മനുഷ്യരോ ഒരുപക്ഷെ സന്ദേശം സ്വീകരിക്കുന്നതിനാകാം, അല്ലെങ്കിൽ ഈ കള്ളപ്രവാചകന്മാരാൽ ഏതെങ്കിലും രീതിയിൽ കുരുടരാക്കപ്പെട്ടവരാകുന്നു. അവർക്കൊരവസരം കിട്ടാതെ പോയി എന്നിരിക്കലും അവർ വാസ്തവമായും ആത്മാർത്ഥ ഹൃദയത്തോടു കൂടിയവരായിരുന്നു. ദൈവം അവരുടെ ഹൃദയം അറിഞ്ഞിരുന്നു. അങ്ങനെ ഇവിടെ ഈ സമയത്തുകൂടി അവർ ശുദ്ധീകരിക്കപ്പെടുന്നു. നിങ്ങളിത് ശ്രദ്ധിക്കുക, മറ്റൊരു ശുദ്ധീകരണത്തിന്റെ സമയം, അത് ഇസ്രായേലിന് വേണ്ടിയാണ്. അത് ഇസ്രായേൽ ഒരുമിച്ച് കൂടുമ്പോഴാകുന്നു. അത് 2-ാമത്തെ മടങ്ങാകുന്നു. ദൈവം ഇസ്രായേലിനെ മഹാകഷ്ടകാലത്തിൽ കൂടി ശുദ്ധീകരിക്കുന്നു. അവിടെ ഒരുമിച്ച് കൂടാൻ പോകുന്ന 10,00,000 ജനങ്ങളുടെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 144,000 പേർ ഉണ്ടായിരിക്കുകയും അവർ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. ദൈവം ഇസ്രായേലിനെ ശുദ്ധീകരിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഭൂമി മുഴുവനും ശുദ്ധീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കാര്യം അവിടെ ഉണ്ടായിട്ട് ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകൃതി മുഴുവനും ശുദ്ധീകരിക്കപ്പെടുന്നതായിരിക്കും. അതെന്താകുന്നുവെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? ഭൂമി ശുദ്ധീകരിക്കപ്പെട്ട് ഒരു പുതിയ ഭൂമിയായി തീർന്ന് 1,000 ആണ്ട് വാഴ്ചയ്ക്ക് തയ്യാറാകുന്നതാണ്. 1,000 ആണ്ട് വാഴ്ചക്കാലം അടുത്തു വരുന്നു. നോക്കൂ, മാലിന്യമുള്ളതായ ഏതൊരു കാര്യവും 6-ാമത്തെ മുദ്രയിൽ ശുദ്ധീകരിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചുവോ, ഈ 7-ാമത്തെ മുദ്ര തുറക്കപ്പെടുമ്പോഴും അതും ഒരു 3 മടങ്ങായ രഹസ്യത്തിലാകുന്നു. ഈ ഒന്നിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് 7 ഇടിനാദങ്ങളുടെ രഹസ്യമാകുന്നു. സ്വർഗത്തിലുണ്ടായ ആ 7 ഇടിനാദങ്ങൾ ഈ രഹസ്യത്തെ വെളിപ്പെടുത്തും. അത് നേരെ ക്രിസ്തുവിന്റെ വരവെങ്കിലായിരിക്കും. കാരണം അവന്റെ തിരിച്ചുവരവിനെക്കുറിച്ച് എപ്പോഴാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ എന്ന് ക്രിസ്തു പറഞ്ഞു. യഹൂദന്മാർ അതിനെക്കുറിച്ച് ചോദിച്ചിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? നാം തിരുവെഴുത്ത് മത്തായിയുടെ 24-ാം അധ്യായവും 6 മുദ്രകളുമായി താരതമ്യപ്പെടുത്തിയപ്പോൾ 7-ാമത്തെ മുദ്ര വിട്ടുകളഞ്ഞിരുന്നു. കാരണം നിങ്ങൾ നോക്കൂ, ക്രിസ്തു പറഞ്ഞു, ദൈവമല്ലാതെ അവന്റെ ദൂതന്മാർ പോലും അതറിയുന്നില്ല, അത് എഴുതിയിട്ട് പോലുമില്ല എന്നുള്ളതിൽ യാതൊരു അത്ഭുതവുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, അവർ നിശബ്ദരായി. അതിനുശേഷം മറ്റൊന്നും സംഭവിച്ചില്ല. ദൂതന്മാർക്കതറിയില്ല, അവൻ എപ്പോൾ വരുമെന്ന് ആർക്കും അറിയില്ല. എന്നാൽ ഈ ഇടിനാദങ്ങളുടെ 7 ശബ്ദങ്ങൾ അവിടെ ഉണ്ടായിട്ട് അതിമഹത്തായ വെളിപാടിനെ ആ സമയത്ത് വെളിപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് അത് നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ ആ സമയം വരെയും അതറിയപ്പെടുകയില്ല. എന്നാൽ ആ ദിവസം അത് വെളിപ്പെടുത്തുന്നതിനായി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആ നാഴികയിൽ അത് വെളിപ്പെടുത്തപ്പെട്ടിരിക്കും. അതിനാൽ നമുക്ക് ചെയ്യേണ്ടതായ കാര്യമെന്നത് ദൈവം മുമ്പാകെ ആദരവുള്ളവരായിരുന്നു അവനെ സേവ ചെയ്യുകയും നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ട് ഒരു നല്ല ക്രിസ്തീയ ജീവിതം ജീവിക്കുക എന്നതാണ്. ഇവിടെ ഇപ്പോൾ 6-ാം മുദ്ര നമുക്ക് തുറക്കപ്പെട്ടതായി നാം കാണുന്നു. നാം അത് കണ്ടിരിക്കുന്നു. എന്നാൽ 7-ാമത്തെ മുദ്ര ആ നാഴിക വരുന്നതുവരെ ജനങ്ങൾക്കായി തുറക്കപ്പെടാൻ കഴിയുകയില്ല എന്ന് നാം അറിയുന്നു. ഇപ്പോൾ ഈ 7 ശബ്ദങ്ങൾ ഇടിമുഴക്കുന്നതിനു വേണ്ടി ദൈവം അനുവദിച്ചതിന് അവിടെ ചില കാരണങ്ങളുണ്ട്. കാരണം അത് വരേണ്ടത് ആവശ്യമാകുന്നു. നോക്കൂ, ക്രിസ്തുവാഗത കുഞ്ഞാട് പുസ്തകം തന്റെ കയ്യിലെടുത്ത് 7-ാമത്തെ മുദ്ര തുറന്നത് നാം കാണുന്നു. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അതൊരു മറച്ചുവെക്കപ്പെട്ട രഹസ്യമാണ്. ആർക്കും അത് അറിഞ്ഞുകൂടാ. ആരും അവന്റെ വരവറിയുന്നില്ല എന്നവൻ പറഞ്ഞതുമായിട്ട് അത് നേരെ മുന്നോട്ട് പോകുന്നു. അവരും ഈ ഇടിനാഥത്തിന്റെ രഹസ്യത്തെക്കുറിച്ച് അതറിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, ഇത് തമ്മിൽ അന്യോന്യം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അത്രയുമാണ് അതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് അറിവുണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നാൽ ബാക്കിയുള്ളതെല്ലാം വെളിപ്പെടുത്തപ്പെട്ടിരിക്കുകയും എന്നാൽ ഇത് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. എന്നാൽ എന്റെ മുറിയിലിരുന്നു കൊണ്ട് ഞാനിത് കേൾക്കുകയുണ്ടായി, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അത് കേൾക്കുകയല്ല, എന്നാൽ ഈ ഏഴ് ഇടിനാഥങ്ങളിലേക്ക് അത് തുറക്കപ്പെടുന്നത് ഞാൻ കാണുകയുണ്ടായി. ഇപ്പോൾ അത്രയും മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പോകാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തെ സേവനം ചെയ്ത് ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ അവനെ സ്നേഹിക്കുകയും അവനെ സേവിക്കുകയും ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവം
നോക്കിക്കൊള്ളും.
ഇപ്പോൾ നമുക്ക് ദൈവകൃപയാൽ മുദ്രയിടപ്പെട്ടിരുന്ന ആറ് മുദ്രകളുടെയും രഹസ്യങ്ങൾ നമുക്ക് പൂർണ്ണമായി ഇവിടെ ലഭിച്ചിരിക്കുന്നു. എന്നാൽ ഏഴാം മുദ്ര പൊതുജനങ്ങൾക്കായി തുറക്കപ്പെട്ടിട്ടില്ല എന്ന് നാം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അവന്റെ വരവും അവന്റെ വരവിന്റെ നാഴികയിൽ ലോകത്തിന്റെ നാശവും നിങ്ങൾ അറിയുന്നു. അവൻ അവിടെ പറഞ്ഞു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താണ്? മത്തായി 24 അവർ ഈ ചോദ്യം അവനോട് ചോദിച്ചിരുന്നു. അവനതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. ഇസ്രായേൽ ഒരു രാജ്യമായി ഒരുമിച്ച് കൂടുന്നതിനെക്കുറിച്ച് അവൻ 31 വാക്യത്തിൽ മത്തായിയുടെ 24:31 പറഞ്ഞു. എന്നാൽ അതിനുശേഷം അവൻ ഉപമകളെക്കുറിച്ച് പറയാൻ തുടങ്ങി. നോക്കൂ, അപ്പോൾ നിങ്ങൾ കാണും, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പ് ഇളതായി ഇലതളിർക്കുമ്പോൾ വേനലടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവീൻ. നോക്കൂ, ഇസ്രായേൽ ഒരു രാജ്യമായി സ്വന്തം ദേശത്ത് കൂടി വരുന്നതാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അവൻ ഈ ഏഴാമത്തെ മുദ്രയുടെ വെളിപാട് ഒഴിവാക്കി കളഞ്ഞു. കൂടാതെ ഇവിടെയും അവൻ ഏഴാമത്തെ മുദ്ര തുറന്നപ്പോൾ അവനത് വീണ്ടും ഒഴിവാക്കി കളഞ്ഞു. നോക്കൂ, അതുകൊണ്ട് അതൊരു പൂർണ്ണ രഹസ്യമായി നാം കാണുകയും ആ കാരണത്താൽ ആ രഹസ്യം തുറക്കപ്പെടുന്നതിനുള്ള നാഴിക ഇതുവരെയും ആയിട്ടില്ല. ആകയാൽ നാം ഇവിടെ വരെ എത്തിയിരിക്കുകയും ശേഷമുള്ള കാര്യങ്ങൾ യേശു തന്റെ മണവാട്ടിയെ ചേർത്തുകൊള്ളുവാൻ വീണ്ടും ഭൂമിയിൽ പ്രത്യക്ഷമാകുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ആ സമയത്ത് സംഭവിക്കുമോ ഏകദേശം ആ സമയത്തോടടുത്ത് അറിയപ്പെട്ടിരിക്കും. ഇപ്പോൾ ആ സമയം വരെ നാം എല്ലാവരും പ്രാർത്ഥനയോടെ നന്നായി ജീവിച്ചുകൊണ്ട് അവന്റെ വരവിനു വേണ്ടി കാത്തിരുന്ന് നേരായ ക്രിസ്തീയ ജീവിതം ജീവിക്കാം. ഇപ്പോൾ ഈ ടേപ്പ് എവിടെയെങ്കിലും ഏതെങ്കിലും വ്യക്തികളുടെ കയ്യിൽ എത്തിച്ചേരുകയാണെങ്കിൽ ഇതിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സിദ്ധാന്തം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ട ഒരേയൊരു കാര്യം എന്നത് ദൈവത്തെ തുടർന്ന് സേവിക്കുക എന്നതാണ്. എന്തുകൊണ്ടാണെന്നാൽ ഈ വലിയ രഹസ്യം അത്രയും മഹത്തായതായിട്ട് യോഹന്നാൻ ഇത് എഴുതുവാൻ പോലും ദൈവം അനുവദിക്കുകയുണ്ടായില്ല. അത് ഇടിനാഥം മുഴക്കി. എന്നാൽ അവനത് തുറക്കപ്പെടുന്നതാണെന്ന് നമുക്ക് വാഗ്ദത്തം നൽകിയിട്ടുള്ളതായി അറിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ സമയം വരെയും അത് തുറന്നിട്ടില്ല. ഇപ്പോൾ അവൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങൾക്കായി നാം ദൈവത്തോട് നന്ദിയുള്ളവരാകുന്നു. ഞാൻ 8 മുറിയിലിരിക്കുകയായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്ന ഈ സന്ദേശം ഇവിടെയുള്ള നിങ്ങളിൽ അനേകം പേരും മനസ്സിലാക്കിയിരിക്കും. ആത്മീയമായ ചില കാര്യങ്ങൾ എല്ലായ്പ്പോഴും ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നതിനെപ്പറ്റി ഞാൻ വാഗ്ദത്തം ചെയ്തിരുന്നത് നിങ്ങൾ അറിയാതെ പോയിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തീർച്ചയായിരുന്നു. അതെന്താകുന്നു എന്ന് വെച്ചാൽ ഇതാണ്, അത് ഈ തിരുവെഴുത്തിന്റെ വ്യാഖ്യാനം ദൈവത്തിൽ നിന്നും അയക്കപ്പെട്ടതാണെന്നുള്ളതിന്റെ പൂർണമായ ന്യായീകരണമാകുന്നു. എന്തുകൊണ്ടാണെന്നാൽ നാം അതിലേക്ക് കടക്കുന്നതിനു മുമ്പേ തന്നെ ഞാൻ പശ്ചിമ ഭാഗത്തേക്ക് പുറപ്പെട്ടു പോകുകയും കർത്താവ് ഒരു ദിവസം രാവിലെ 10 എനിക്കൊരു ദർശനം നൽകുകയുണ്ടായി. ഞാൻ അതിൽ കണ്ടിരുന്നത് ഇവിടെ വന്ന് നിങ്ങളോട് വിശദീകരിച്ച് പറയുകയുണ്ടായി. അതെന്തായിരുന്നുവെന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു. അത് 7 ദൂതന്മാരുടെ ഒരു സഞ്ചയമായിരുന്നു. നാം അത് ഓർക്കുന്നുണ്ടാകും. ശ്രീമാൻ ഇതാണോ ആ സമയം എന്ന ടേപ്പിൽ നിങ്ങൾക്കത് കേൾക്കാൻ കഴിയുന്നതാണ്. എങ്കിലിപ്പോൾ നിങ്ങൾ കാണുന്നത് എന്താണോ കൃത്യമായും അത് തന്നെയാണിത്. 7 ദൂതന്മാർ, ഞാൻ പശ്ചിമ ഭാഗത്തായിരുന്നു. ആ ചെറിയ കൂട്ടമായ സന്ദേശവാഹകർ അവർ കിഴക്ക് ഭാഗത്തേക്ക് പറന്നുപോയിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. രണ്ടാമത്തെ സന്ദേശവാഹകരായ പ്രാവുകൾ, അത് കുറച്ചുകൂടി വലുപ്പമുള്ള പക്ഷികൾ, അവയും കിഴക്കോട്ട് പോയിരുന്നു. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ അവർ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടായിരുന്നു. അത് ഒന്നാമത്തെയും രണ്ടാമത്തെയും വലിയായിരുന്നു. ഇപ്പോൾ മൂന്നാമത്തേത് പടിഞ്ഞാറ് നിന്നും അതിഭയങ്കരമായ വേഗതയിൽ പറന്നുവന്ന് എന്നെ അവരോടൊപ്പം പൊക്കിയെടുത്തു. അത് 7 മുദ്രകളുടെ രഹസ്യങ്ങളോടുകൂടെ തിരികെ കിഴക്കോട്ട് വരുന്നതായിരുന്നു. അത് ജൂനിയർ ജാക്സന്റെ സ്വപ്നത്തിൽ പറഞ്ഞിരുന്നതുപോലെ തന്നെയായിട്ട് കർത്താവ് എനിക്ക് അതിന്റെ വ്യാഖ്യാനം അവിടെ വെച്ച് അദ്ദേഹത്തോട് പറയുന്നതിനിടയാക്കി തന്നു. ആ പിരമിഡിനുള്ളിൽ യാതൊന്നും എഴുതിയിട്ടില്ലായിരുന്ന ഒരു വെള്ളക്കല്ലുണ്ടായിരുന്നു. ആ കാരണത്താലാണ് എനിക്ക് പശ്ചിമ ഭാഗത്തേക്ക് പോയിട്ട് ഈ ദൂതന്മാരുടെ സന്ദേശത്തോട് ബന്ധപ്പെടുന്നതിനും പിന്നീട് തിരികെ ഇവിടേക്ക് വന്ന് സഭയ്ക്കത് വെളിപ്പെടുത്തുന്നതിനും വേണ്ടി പോകേണ്ടി വന്നത്. ഓർക്കുക, അടുത്ത കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് ഇവിടെ ഈ സഭയിലായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അത് ശരിക്കും കൃത്യമായിരിക്കുന്നു. മറ്റൊരു കാര്യം സംഭവിച്ചത് നിങ്ങൾ ശ്രദ്ധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീമാൻ ഇതാണോ ആ സമയം എന്ന ടേപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അവരിൽ ഒരു ദൂതൻ എനിക്ക് വളരെ ശ്രദ്ധേയനായിരുന്നു. ബാക്കിയുള്ളവർ സാധാരണമായി കാണപ്പെട്ടിരുന്നു. എന്നാൽ ഈ ദൂതൻ ഒരു പ്രധാനപ്പെട്ട ദൂതനായിരുന്നു. അവൻ എന്റെ ഇടത് ഭാഗത്ത് പിരമിഡ് പോലെയുള്ള ഈ സഞ്ചയത്തിലായിരുന്നു. ഓർക്കുക, യാതൊന്നും എഴുതപ്പെടാത്ത ആ നിഗൂഢമായ വെള്ളക്കല്ല് ഈ പിരമിഡിനുള്ളിലായിരുന്നു. ആ ദൂതന്മാരെന്നെ പിരമിഡ് പോലെയുള്ള അവരുടെ തന്നെ സഞ്ചയത്തിലേക്ക് പൊക്കിയെടുത്ത് കൊണ്ടുപോകുകയും അവർക്ക് മാത്രമായിരുന്നു ആ ദൈവിക രഹസ്യങ്ങൾ അറിയാമായിരുന്നത്. അങ്ങനെ ഇപ്പോൾ ആ പിരമിഡിനെ വ്യാഖ്യാനിക്കാൻ അല്ലെങ്കിൽ ആ പിരമിഡിനുള്ളിലായി കിടന്നിരുന്ന 7 മുദ്രകളുടെ രഹസ്യങ്ങൾ അടങ്ങുന്ന സന്ദേശം വ്യാഖ്യാനിച്ചു തരാൻ വന്നവരായിരുന്നു ആ ദൂതന്മാർ. ഇപ്പോൾ എന്റെ ഇടതുവശത്തായിരുന്ന ദൂതൻ, നാം അവരെ ഇടത്തുനിന്ന് വലത്തോട്ട് എണ്ണുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ അവസാനത്തെ അല്ലെങ്കിൽ 7-ാമത്തെ ദൂതനായിരുന്നു. കാരണം അവൻ എന്റെ ഇടതുവശത്തായിട്ട് ഞാൻ അവനെ പടിഞ്ഞാറേക്ക് അഭിമുഖമായി നോക്കിയിരുന്നു. അവൻ കിഴക്കൻ അഭിമുഖമായി വരികയും എന്റെ ഇടത് ഭാഗത്തുമായിരുന്നു. അതുകൊണ്ട് അത് അവസാനത്തെ ദൂതന്റെ സന്ദേശം വളരെ ശ്രദ്ധേയമായതാകുന്നു. ഓർക്കുക, അവൻ എപ്രകാരം തന്റെ തല പുറകിലേക്ക് ചായച്ചുകൊണ്ട് തന്റെ ശക്തിയുള്ള കൂർത്ത ചിറകുകളാൽ എപ്രകാരം എന്റെ അടുക്കിലേക്ക് പറന്നു വന്നിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതാകുന്നു ഈ 7-ാമത്തെ മുദ്ര. അതിപ്പോഴും ഒരു ശ്രദ്ധേയമായ കാര്യമാകുന്നു. അതെന്താകുന്നുവെന്ന് നമുക്ക് ഇതുവരെയും അറിയില്ല. കാരണം അത് തുറക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഈ യോഗത്തിൽ സംബന്ധിച്ച ഓരോരുത്തരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇതെന്തൊരു യോഗമായിരിക്കുന്നു! എല്ലാവരും അവരുടെ ഇരിപ്പിടങ്ങളിൽ നേരെ അവസാനം വരെയായി കാണപ്പെട്ടിരുന്നു. ഉച്ചയ്ക്ക് 1 മണി മുതൽ അല്ലെങ്കിൽ 2 മണി മുതൽ വാതിൽ തുറക്കുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് ഏറ്റവും മുമ്പിൽ സ്ഥാനം പിടിക്കുന്നതിനായി എല്ലാവരും ഇവിടെ ചുറ്റുമായി നിന്നിരുന്നു. കൂടാതെ ഭിത്തിക്ക് ചുറ്റുമായി നിന്നവരുടെ കാലുകൾ കഴിച്ചും അങ്ങനെ എല്ലാമായിരിക്കുന്നു. എന്താകുന്നു ഇത്? ഇത് പരിശുദ്ധാത്മാവ് ഈ ദൂതന്മാരെ താഴേക്ക് അയക്കുകയും അവരിത് നമുക്ക് വെളിപ്പെടുത്തുകയുമായിരുന്നു. അതിനുശേഷം അത് എത്രമാത്രം വചനവുമായിട്ട് ഒത്തുചേർന്നു പോകുന്നു എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക കൃത്യമായും. അതിനുശേഷം ഇത് തന്നെ സത്യമാകുന്നുവെന്ന് നിങ്ങൾ അറിയേണ്ടതിന്, അവൻ അതിനെക്കുറിച്ച് ഏകദേശം 2 അല്ലെങ്കിൽ അധികമോ മാസങ്ങൾക്ക് മുമ്പ്, ഇത് സംഭവിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിരുന്നു. അതായത്, അതെന്താണെന്നറിയാതെ ഞാൻ പശ്ചിമഭാഗത്തേക്ക് പോകുകയും അതിന്റെ വ്യാഖ്യാനത്തെ അവൻ എനിക്ക് തന്നതുമായി തിരികെ വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ ഓർക്കുക, ദർശനത്തിൽ അവൻ ഒരിക്കലും ഒരു കാര്യവും എന്നെ മുകളിലേക്ക് എടുത്തപ്പോൾ പറഞ്ഞിരുന്നില്ല. ഞാൻ ഭയപ്പെട്ടിരുന്നു. ഞാനൊരു സ്ഫോടനത്തിൽ മരിക്കുകയോ കൊല്ലപ്പെടാൻ പോകുകയാണെന്ന് ഞാൻ പേടിച്ചിരുന്നു. നിങ്ങൾ നോക്കൂ, അവർക്കത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അതിന്റെ വ്യാഖ്യാനം എനിക്കത് ആവശ്യമായിരുന്നതുപോലെ ആ മുറിയിൽ വെച്ച് വരികയും അവനത് എനിക്ക് നൽകിയതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്കത് നൽകിയിരിക്കുന്നു. ഇപ്പോൾ സ്നേഹിതരെ, നിങ്ങൾ ശ്രദ്ധിക്കുക, ദർശനങ്ങൾ പരാജയപ്പെടുന്നില്ല. അവ എല്ലായ്പ്പോഴും പരിപൂർണമാകുന്നു. അവ കൃത്യമായും സത്യമായതാകുന്നു. ഇപ്പോൾ ദർശനവും കൂടെ വചനവും കൂടെ ചരിത്രവും കൂടെ സഭാകാലഘട്ടങ്ങളും എല്ലാം കൂടി തമ്മിൽ ഒരുമിച്ച മിശ്രണമായിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് സത്യമായിട്ട് പറയാൻ കഴിയും, അതായത് എന്റെ ഏറ്റവും നല്ല അറിവിനനുസരിച്ചും ദൈവത്തിന്റെ വചനത്തിനനുസരണമായും എനിക്കുണ്ടായ ദർശനവും വെളിപാടും അതിന്റെ വ്യാഖ്യാനവും യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു എന്നതാകുന്നു. ഇപ്പോൾ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാം എഴുന്നേറ്റ് നിന്ന് സഭയുടെ ഈ നല്ല പഴയ പാട്ട് പാടുമ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും യഥാർത്ഥത്തിൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഞാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്റെ പൂർണ്ണ ഹൃദയത്തോടെ. അവൻ എന്നെ മുൻ സ്നേഹിച്ചതാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരൻ നെവിൽ.